നന്ദിയുണ്ട് സഹോദരൻ നെവിലെ. ഇതെനിക്ക് ഒരുവിധം അപ്രതീക്ഷിതമായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരിക്കാൻ കരുതിയിരുന്നതല്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ തിരുവത്താഴ് ശുശ്രൂഷയുള്ളതിനാൽ ഇന്ന് രാവിലെ ഇവിടെ വരാമെന്ന് വിചാരിച്ചു. ഞാൻ സഹോദരൻ നെവിലെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് സ്വല്പം സംസാരിച്ചുകൂടാ. ഞാൻ ഓർത്തു, അത് കൊള്ളാം, ഞാൻ വരികയാണെങ്കിൽ അതെനിക്ക് സാധ്യമാകുന്നുവെങ്കിൽ ഞാൻ പ്രസംഗിക്കുകയില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, സഭയെ ശക്തീകരിക്കുന്നതായ ചില ചെറിയ കാര്യങ്ങളെക്കുറിച്ച് സഭയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പറയാം എന്ന് ഞാൻ ഓർത്തു. ഇവിടെയുള്ള സഹോദരന്മാരും ഞാനും ഇപ്പോൾ ശരത്കാല വേട്ട യാത്രയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയും അത് ഞങ്ങൾക്കൊരു മഹത്തായ സമയമായിരുന്നു. അതിനായി ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വേട്ടയാടപ്പെട്ട ജന്തുക്കളാൽ തൃപ്തരായിരുന്നു. കൂടാതെ നമ്മുടെ പാസ്റ്ററിനും എനിക്കുമറിയാം, മാനിറച്ചി വളരെ വളരെ നല്ലതാണ്. അതിനാൽ ഞങ്ങൾക്ക് കുറച്ച് നല്ല മാനുകളെ കിട്ടിയിരുന്നു. എനിക്കൊരു കരടിയും രണ്ട് മാനും കിട്ടിയിരുന്നു. ഞാൻ തിരികെ വരികയും കൂടാതെ ഇത് അവസാനത്തെ ഏഴ് മുദ്രകളെ കുറിച്ച് സംസാരിക്കുന്നതിനുള്ള സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് സഭ തയ്യാറായി കിട്ടിയിരുന്നില്ല. എന്തോ തടസ്സങ്ങൾ അതിന് കാരണമാക്കി. പള്ളിയിലേക്ക് വരുന്നത്രയും ജനങ്ങൾക്ക് വേണ്ടത്രയും പര്യാപ്തമായ പാർക്കിംഗ് സൗകര്യം കൊടുക്കാൻ കഴിയാത്തതിനാൽ നഗരക്കാർ നമുക്കൊരു പരുഷമായ വഴി തരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ഒരു പുതിയ പള്ളി ഇവിടെ പണിയാൻ ആഗ്രഹിക്കുകയും ഒരു വലിയ പള്ളി പണിയുന്നതിനായി ഒരു നല്ല തുക നിയുക്തമാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ യോഗങ്ങളെക്കുറിച്ച് ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. മഴയത്ത് ജനങ്ങൾ മതിലിന് ചുറ്റുമായി മറ്റു നിൽക്കുന്നത് വളരെ ഭയങ്കരവും ദയനീയവുമാകുന്നു. കൂടാതെ എന്റെ സ്നേഹിതരിൽ നിന്നും വിമർശനങ്ങളും വന്നിട്ട് അവർ പറയും, സഹോദരൻ ബ്രഹാം ഇത് കണ്ടിട്ട്. എന്റെ ഒരു സ്നേഹിതനായ ഡോക്ടർ പറഞ്ഞു, ഇത് കണ്ടിട്ട് നിങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് അത് കണ്ടുകൊണ്ട് കടന്നുപോകുന്നതിൽ എനിക്ക് ദുഃഖം തോന്നുന്നു. എന്റെ അയൽക്കാരിയായ ഒരു നേഴ്സ് എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ 5 മണിക്ക് അതുവഴി കടന്നു വരാനിടയായി, അപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യോഗത്തിനായി 9:30 എത്തുകയും ജനങ്ങൾ പള്ളിയിൽ രാവിലെ 5 മണിക്ക് ഒരുമിച്ച് കൂടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അത് അതിനെ വളരെ പ്രയാസമേറിയതാക്കുന്നു. എല്ലാവർക്കും ഇരിക്കത്തക്കതായ സ്ഥല സൗകര്യത്തോടുകൂടിയ ഒരു പള്ളി നമുക്ക് ആവശ്യമായിരിക്കുന്നു. നാം അന്ത്യനാളുകളിലാണ് ജീവിക്കുന്നതെന്ന് വിചാരിക്കുകയും അത് വിശ്വസിക്കുകയും അവിടെ ഈ രൂപപ്പെടുന്ന മറ്റുമായ കാര്യങ്ങളെ സഭയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവയിൽ ചിലത് 1000 വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ടതായ കാര്യങ്ങളാണ്. കൂടാതെ കഴിഞ്ഞ 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയിൽ നിന്നും പ്രവചിക്കപ്പെട്ടതായ കാര്യങ്ങൾ ഇപ്പോൾ നേരെ നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഈ കാര്യങ്ങളെ പുതുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിന് പര്യാപ്തമായ സ്ഥല സൗകര്യം നമുക്കില്ല. ഇന്നലെ ഞാൻ എന്റെ വിളികളെയും മറ്റും നടത്തുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കായി എനിക്ക് കുറച്ചുകൂടി ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം എന്റെ അടുക്കൽ വരുന്നതിനായി ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു പ്രിയമേറിയ ചെറുപ്പക്കാരനായ വ്യക്തി ഭയാശങ്കകളാൽ തളർന്നിരിക്കുന്നു. അദ്ദേഹം ദൈവവേലയിൽ ഒരു ശുശ്രൂഷകനായ സഹോദരനാണ്. ഓ, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടാതെ നോർവേയിൽ നിന്നും ഒരു സഹോദരനുമാകുന്നു. ഞങ്ങൾക്ക് ചെറിയ കൂടിക്കാഴ്ചകൾ പിന്നിലുള്ള മുറിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയും അതിനുശേഷം നമുക്ക് പുറത്തു കടക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. എങ്കിൽ സഭയെ ശക്തീകരിക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെന്ന് പറയാം എന്ന് സഹോദരൻ നെവിലെ പറഞ്ഞു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിൽ ആദ്യമായിട്ടുള്ള ഒരു കാര്യം, ഞാൻ പള്ളിയിൽ വരുമ്പോൾ പറയുന്നതിനെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ ഒരു ചെറിയ കടലാസിൽ ഞാനിവിടെ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ കുറിച്ചു കൊണ്ടുവന്നിട്ടുള്ളതിൽ ഒരു കാര്യം എന്നത്, നാം ഇവിടെ ഇല്ലായിരുന്നപ്പോൾ നമ്മുടെ ഇടയിൽ നിന്നും കടന്നുപോയ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരൻ ടെയ്ലറിനെ കുറിച്ചാണ്. വർഷങ്ങളായി സഹോദരൻ ടെയ്ലർ ഈ സഭയിൽ കടന്നു വന്നിരുന്നു. നാം എല്ലാവരും അദ്ദേഹത്തെ അറിയുമെന്ന് എനിക്ക് തീർച്ചയാണ്. അപരിചിതരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇരിക്കുന്നതിനായി ഒരു ഇരിപ്പിടം കണ്ടുപിടിച്ച് തന്നിരുന്നത് ഈ വിലയേറിയ മാന്യനായ സഹോദരൻ ടെയ്ലർ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. 3-4 ഞായറാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയെപ്പോലെ വാതിൽക്കൽ നിന്നിരുന്നത് ഞാൻ കണ്ടിരുന്നു. സഹോദരൻ ബ്രഹാം, എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ വേണം, ഞാൻ ഈ പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് പ്രമേഹ രോഗമായിട്ട് അബോധാവസ്ഥയിലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് പ്രമേഹ രോഗമാണെന്ന് തന്നെ അറിയാതെ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹം ഒരിക്കലും മരിച്ചിട്ടില്ല. അദ്ദേഹം കർത്താവായ യേശുവിന്റെ കൂടെ ആയിരിക്കാൻ പോയിരിക്കുന്നു. അദ്ദേഹം വിശ്വസ്തനും അത്ഭുതവാനുമായ ഒരു സഹോദരനായിരുന്നു. കൂടാതെ മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. ജനങ്ങൾ പള്ളിയിൽ വരുമ്പോൾ ആർക്കെങ്കിലും ഇരിക്കുന്നതിനായി ഒരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹം ആനന്ദിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരുപക്ഷെ നാം ഈ തടസ്സം മറികടന്ന് ചെല്ലുമ്പോൾ മറ്റേ വശത്ത് നമുക്കൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നതിനായി സഹോദരൻ ടെയ്ലറിനെ അവിടെ കാണുന്നത് ഒരു ഹൃദ്യമായ കാര്യമായിരിക്കില്ലേ? സഹോദരൻ ടൈലറിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ശവാടക ശുശ്രൂഷയിൽ സഹോദരൻ നെവിലിയോടൊപ്പം സംസാരിക്കുന്നതിനായി ഞാനിവിടെ ഇല്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വിധവയോട് ഒരു അഭിവാദ്യ വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരി ടൈലർ ഇന്ന് രാവിലെ സമയം ഇവിടെ എവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ സ്നേഹമേറിയ ഹൃദയം അനുഗ്രഹിക്കപ്പെടട്ടെ. സഹോദരൻ ടൈലർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എന്നെ കാണുന്നതിനായി കടന്നു വരിക, എനിക്കൊരു ചെറിയ തടാകം ഇവിടെയുണ്ട്, ഞാനതിൽ കുറച്ച് മത്സ്യത്തെ ഇട്ടിട്ടുണ്ട്, അതിനാൽ നിങ്ങൾക്ക് വന്ന് മത്സ്യം പിടിക്കാൻ കഴിയും. എല്ലായ്പ്പോഴും മറ്റുള്ളവരെ കുറിച്ച് അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. അതിനാൽ അദ്ദേഹത്തെക്കുറിച്ചും ശ്രദ്ധാലുവായി ആരോ ഉണ്ടായിരിക്കുന്നു, അത് അദ്ദേഹത്തിന് രക്ഷ കൊടുക്കുന്നതിനായി ക്രിസ്തുവാകുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് രാവിലെ ഈ സഭ ഒരു ദേഹമായി കൂടി വന്നിരിക്കെ ദൈവം മുമ്പാകെ നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
Our heavenly Father, we as human beings this morning, സ്വർഗീയ
പിതാവേ, ഇന്ന് രാവിലെ സമയം മനുഷ്യരായി ഞങ്ങൾ ഈ ആരാധന സ്ഥലത്തേക്ക് കടന്നു വന്നിരിക്കുന്നു.
Thy great hand has moved among us and taken from us one of our precious
അങ്ങയുടെ വലിയ കരം ഞങ്ങളുടെ ഇടയിൽ നീങ്ങിയിട്ട് ഞങ്ങൾ സ്നേഹിക്കുന്നതും അവിടുന്ന് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നതുമായ ഞങ്ങളുടെ വിലയേറിയ ഒരു സഹോദരനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. കർത്താവ്, ഇതിനെല്ലാം നിനക്കൊരു കാരണമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നതായി ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അദ്ദേഹം ചെയ്തു വരുന്നു. ഞങ്ങൾ ലോകത്തിന് ചുറ്റുമായി നോക്കുമ്പോൾ പ്രകൃതിയും എല്ലാ കാര്യങ്ങളും ശവക്കുഴിക്ക് അദ്ദേഹത്തെ പിടിച്ചുവെക്കാൻ കഴിയുന്നതല്ലെന്ന് ഞങ്ങളോട് പറയുന്നു. കാരണം നീ അദ്ദേഹത്തെ ഇവിടേക്ക് അയച്ച് അദ്ദേഹം ചെയ്യുന്നതിനായുള്ള ഉദ്ദേശത്തെ ഈ ഭൂമിയിൽ അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു നല്ല വിശ്വസ്തനായ സഹോദരനായിരുന്നു. സസ്യശാസ്ത്ര ജീവനിലും രാവിലെ ഉദിച്ച് നമുക്ക് പ്രകാശം തരുന്ന സൂര്യന്റെ ജീവനിലും ഞങ്ങൾ ഇത് കാണുന്നു. ഉച്ചനേരത്ത് അതൊരു മധ്യവയസ്കനെ പോലെയും അതിനുശേഷം വൈകിട്ട് അത് മരിച്ചു പോവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം പുതുമയോടും ശുദ്ധമായും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി മാത്രമാകുന്നു. കാരണം അത് ദൈവത്തിന്റെ ഉദ്ദേശത്തെ സേവിച്ചിരിക്കുന്നു. പുഷ്പങ്ങൾ വിടർന്ന് ഭൂമിയെ മനോഹരമാക്കുകയും ശവസംസ്കാരത്തിന്റെ ഹാളിനെയും വിവാഹ സ്ഥലങ്ങളെയും അലങ്കരിച്ചുകൊണ്ട് അതിന്റെ ഉദ്ദേശത്തെ പൂർത്തിയാക്കുന്നു. കൂടാതെ അതിന്റെ ഹൃദയം തുറന്ന് സൗജന്യമായി വണ്ടുകൾക്ക് തേനും വഴിപോകുന്നവർക്ക് സൗരഭ്യവും തേടുന്നവർക്ക് മനോഹരതയും നൽകുന്നു. അതിനുള്ളതെല്ലാം ദൈവത്തിനൊരു സേവയായി കൊടുത്തിട്ട് പിന്നെ അതിന്റെ തല വണങ്ങുന്നു. എന്നാൽ പിന്നെ വസന്തം വരുമ്പോൾ അത് ദൈവത്തിന്റെ ഉദ്ദേശത്തെ സേവിച്ചിരിക്കുന്നതിനാൽ അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം പ്രകൃതിയുടെയും തിരുവെഴുത്തിന്റെയും വാഗ്ദത്തത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും മുഖത്ത് നോക്കിക്കൊണ്ട് നമുക്ക് സന്തോഷകരമായി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സഹോദരൻ ടൈലർ പ്രകാരം കർത്താവെ ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിറവേറ്റിയിരിക്കുന്നു എന്നറിഞ്ഞ് ആനന്ദിക്കാൻ കഴിയും. കൂടാതെ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കയില്ല എന്ന് പറയുന്നത് തിരുവെഴുത്തിനെയും നമ്മുടെ ദൈവത്തെയും ഒരു പുനരുദ്ധാനമുണ്ടെന്ന് നോക്കുന്നതിനായി കാത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കുകയാണ്. അദ്ദേഹം ചെറുപ്പവും ആരോഗ്യവാനും ഇനിയും രോഗിയോ വയസ്സനോ ആകാതെ നാം വീണ്ടും അദ്ദേഹത്തെ കാണുന്ന സമയത്തിനായി നാം കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹമേറിയ ചങ്ങാതിയായ അദ്ദേഹത്തിന്റെ വിലയേറിയ ഭാര്യ അനുഗ്രഹിക്കണമേ. അവർ തമ്മിൽ ഒരുമിച്ച് തടാകത്തിലേക്ക് പോകുകയും അവിടെയുള്ള ബെഞ്ചിലിരുന്നു കൊണ്ട് സംസാരിക്കുകയും മീൻ പിടിക്കുകയും അങ്ങനെ അവർ എത്രമാത്രം വാസ്തവമായും തമ്മിൽ മധുരഹൃദയങ്ങളായിട്ട് പോയിരുന്നതിനെ ഞങ്ങളെ പ്രകാരം നീണ്ട സമയത്തേക്ക് വിട്ടുപോകാനിടയായിരിക്കുന്നു. എന്നാൽ വിശ്വാസത്തിന്റെ യോദ്ധാക്കൾ വിജയോത്സവത്തിന്റെ വളച്ചുവാതിലിന് കീഴിൽ കൂടെ മാർച്ച് ചെയ്തു പോകുമ്പോൾ ദൂതന്മാർ സ്തുതികളാൽ ആകാശം നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ദിവസം വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ആ സ്ഥലത്ത് ഞങ്ങൾ അവരെ വീണ്ടും കാണും.
Until then, Lord, give us courage.
അതുവരെയും കർത്താവെ ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഈ സഭയിലേക്ക് വരുന്നവരെല്ലാം തന്നെ സഹോദരൻ ടൈലറിനെ നീണ്ട സമയത്തെ കാണാതെയാകും. അദ്ദേഹം വാതിൽക്കൽ നിന്നുകൊണ്ട് ദൈവവചനം കേൾക്കുന്നതിനായി വന്നിരുന്നവർക്ക് സുഖമായിരുന്നു വിശ്രമിക്കുന്നതിനായി എപ്രകാരം ഒരു സ്ഥലം കണ്ടുപിടിച്ച് കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ മഹാനായ പ്രധാന ദൂതൻ അദ്ദേഹത്തിന് വേണ്ടിയും ഒരു സ്ഥാനം കണ്ടുപിടിച്ച് കൊടുക്കുന്നതിനായി കർത്താവെ വാതിൽക്കൽ നിൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കാരണം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നു. കർത്താവെ വീണ്ടും അദ്ദേഹത്തെ കാണുന്നതുവരെ ഈ ഓർമ്മകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മാധുര്യത്തോടെ തുടരുവാനും ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ അദ്ദേഹത്തെ മറ്റേ ദേശത്ത് വീണ്ടും കണ്ടുമുട്ടുവാനും ഇടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ.
He
അദ്ദേഹത്തെ നമ്മുടെ ഇടയിലും കൂടാതെ ഈ സഭയിലേക്കും അല്ലെങ്കിൽ ഈ കെട്ടിടത്തിലേക്ക് ആരാധനയ്ക്കായി വരുന്ന അപരിചിതരുടെ ഇടയിലും നീണ്ട സമയത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിന്റെ പ്രാണൻ ദൈവം മുമ്പാകെ ആ ദിവസം വരെ സമാധാനത്തോടെ വിശ്രമിക്കാനിടയാകട്ടെ. ഏതെങ്കിലും ഒരു ദിവസം നാം ഓരോരുത്തരായും ഈ വരിയിൽ ഇപ്രകാരം കടന്നു പോകുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ സമയമുള്ളപ്പോൾ നമ്മെ തന്നെ ആ നാഴികയ്ക്കായി തയ്യാറാക്കാം. കാരണം അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അടുത്തതാരാണെന്ന് നാം അറിയുന്നില്ല. ഓരോ ദിവസവും അത് നമുക്ക് വേണ്ടിയായി കടന്നു വരികയാണെങ്കിൽ നാം തയ്യാറായിക്കൊണ്ട് നമുക്ക് ഓരോ ദിവസവും ജീവിക്കാം. ഇപ്പോൾ കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഉടനെ തന്നെ ഇവിടെയുള്ള പള്ളിയുടെ ഈ കെട്ടിടത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ട്രസ്റ്റിമാരോട് ഞാൻ തിരികെ വന്നതിന് ശേഷം ഇതുവരെയും സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പള്ളി തയ്യാറായി കിട്ടുന്നതിനായി എന്താണ് അടുത്തതായി ചെയ്യേണ്ടതെന്നും അതിനാൽ നമുക്ക് നമ്മുടെ യോഗങ്ങൾ നടത്താനും കഴിയും. അതിനുശേഷം ഞാൻ ക്ഷമിക്കണം, ഏഴ് മുദ്രകൾ തുടരുന്നതാണ്. അതിനുശേഷം ഏഴ് കലശങ്ങളും അതുപോലെ പല കാര്യങ്ങളും അതിൽ കൂടെ കടന്നു വരുന്നതാണ്. അടുത്ത ഞായറാഴ്ച രാവിലെ ഒരു സമർപ്പണ ശുശ്രൂഷയ്ക്കായി ഞാൻ സഹോദരൻ എൽ ജി ഹൂവറിനോടൊപ്പം കെൻഡുക്കിയിലുള്ള എലിസബത്ത് ടൗണിലേക്ക് പോകുന്നതാണ്. അതൊരു പുതിയ കൂടാരം, അല്ലെങ്കിൽ അവർ കെൻഡുക്കിയിലുള്ള എലിസബത്ത് ടൗണിൽ പുതുതായി വാങ്ങിയ ഒരു കൂടാരത്തെ സമർപ്പണം ചെയ്യുന്നതിനാണ്. 62 നിന്ന് താഴേക്ക് നിങ്ങൾ എലിസബത്ത് ടൗണിൽ വരുന്നത് വരെ, അല്ലെങ്കിൽ 31 അല്ലെങ്കിൽ ചുങ്കവാതിൽ വരെ താഴോട്ട് പോകുക എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. ആ തെരുവിൽ നിന്ന് നിങ്ങളെ അത് എലിസബത്ത് ടൗണിൽ എത്തിക്കുന്നു. അത് ഏകദേശം 1 മണിക്കൂർ യാത്രയാണ്. അവിടെ വരെ ഏകദേശം 35 or 40 മൈലുകളാണ് ഉള്ളത്. 31 വഴിയിൽ കൂടെ 40 മൈലുകളാണ് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ചുങ്കവാതിലിന്റെ വഴിയിൽ കൂടെ ഏകദേശം 35 miles മറ്റോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മൾബറി സ്ട്രീറ്റിലാണ്. അവിടെയാണ് സമർപ്പണ ശുശ്രൂഷ ചെയ്യുന്നത്. സഹോദരൻ ഹൂവറിന് സാധാരണയായുള്ള സൺഡേ സ്കൂൾ 10 മണിക്കുണ്ടായിരിക്കും. ഞാൻ സമർപ്പണ ശുശ്രൂഷ അടുത്ത ഞായറാഴ്ച നവംബർ 11 11 to 12 പ്രസംഗിക്കുന്നതാണ്. പുറത്തുള്ള വാർത്താ വിതരണ ബോർഡിൽ അതിന്റെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങളുടെ വഴി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇത് മൽബറി സ്ട്രീറ്റിലാണ്, അല്ലെങ്കിൽ അവർ മാർഗനിർദ്ദേശം തരുന്നതാണ്. അത് പള്ളിയുടെ മുമ്പിലായുള്ള വാർത്താ വിതരണ ബോർഡിലായിരിക്കുന്നു. അതിനുശേഷം നവംബർ 22 ഞാൻ ലൂസിയാനയിലുള്ള ഷിറോയി പോർട്ടിലായിരിക്കും. 22, 23, 24, 25, 26 ഈ 5 ഞാൻ ലൂസിയാനയിലുള്ള ഷിറോയി പോർട്ടിലെ ലൈഫ് ടാബർനക്കിളിലായിരിക്കും. അത് സഹോദരൻ മോറയോടൊപ്പമാകുന്നു. അവർ അവരുടെ കനക ജൂബിലി ആഘോഷിക്കുന്നതാണ്. ലൂസിയാനയിലെ ഷിറോയി പോർട്ടിൽ പെന്തിക്കോസ്തിന്റെ അനുഗ്രഹങ്ങൾ ഈ മാസത്തിന്റെ 22 വീണിരുന്നു. 50 ആദ്യത്തെ പെന്തിക്കോസ്തിന്റെ സന്ദേശം പ്രസംഗിക്കുകയും പരിശുദ്ധാത്മാവ് ലൂസിയാനയിൽ വീഴുകയും ചെയ്തു. അവർക്കതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ കനക ജൂബിലി നടത്തുന്നത്. ഈ 5 സഹോദരൻ മൂറയോടൊപ്പം ഷിറോയി പോർട്ടിലെ ലൈഫ് ടാബർനക്കിൾ ഞാൻ പ്രസംഗിക്കുന്നതാണ്. നിങ്ങൾക്കാരെങ്കിലും സ്നേഹിതരായിട്ട് അവിടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് എഴുത്തെഴുതി അയക്കുന്നതിൽ കൂടെ അവർ അവിടെ എത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. ഈ കടന്നു വരുന്നതായ യോഗങ്ങളെ കുറിച്ച് അവരോട് പറയുക. ലൈഫ് ടാബർനക്കിളിലെ സഹോദരൻ മൂഴയോടൊപ്പം ആരെങ്കിലും എപ്പോഴെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അത്ഭുതവാനായ മനുഷ്യനാണ്. കൂടാതെ അവിടെ ഒരു കൂട്ടം അത്ഭുതകരമായ ജനങ്ങളാകുന്നു. ആ പഴയ തെക്കൻകാരെ നിങ്ങൾക്ക് കഷ്ടിച്ച് തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ലൈഫ് ടാബർനക്കിളിനെ കുറിച്ച് ശ്രീപോർട്ടിന് ചുറ്റുപാടിൽ നിന്നുള്ള ആർക്കെങ്കിലും അതെവിടെയാണെന്ന് പറയാൻ കഴിയും. ശ്രീപോർട്ട് ഏകദേശം 200,000 ജനങ്ങളോടുകൂടിയ ഒരു പട്ടണവും കൂടാതെ ധാരാളം താമസ സൗകര്യവുമുണ്ട്. ഈ കൂടാരം ഒരു വലിയ കൂടാരമാണ്, വളരെ വലിയ കൂടാരമാണ്. അതിന് മുകളിലത്തെ നിലയും ബാൽക്കണികളും മുഖ്യ നിലകളും അതിനപ്പുറത്തായി ഒരു നിലയും, അങ്ങനെ ധാരാളം ഇരിപ്പിട സൗകര്യങ്ങളുണ്ട്. അതിന് നേരെ അപ്പുറത്തായി 5,000 പേർക്ക് ഇരിപ്പിട സൗകര്യമുള്ള നഗരത്തിന്റെ ഓഡിറ്റോറിയമാകുന്നു. ഇവിടെ നിന്ന് നഗരത്തിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് മറികടക്കുന്നത് പോലെയാണ്. Reverend Jack T. Moore, അല്ലെങ്കിൽ ലൈഫ് ടാബർനക്കിൾ ശ്രീപോർട്ട് ലൂസിയാനയാകുന്നു. അത് 22 തുടങ്ങും. അത് വ്യാഴാഴ്ച തൊട്ട് ഞായറാഴ്ച വരെയാകുന്നു. വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നോട് ക്ഷമിക്കണം, 5 പകരം അത് 4 അത് 22, 23, 24, 25 ആകുന്നു. അത് നവംബറിൽ ഇപ്രകാരമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം നമുക്കിവിടെയുള്ള പള്ളിയുടെ കെട്ടിടം എത്രമാത്രം പുരോഗതി പ്രാപിച്ചിരിക്കുന്നുവെന്ന് നാം കാണുന്നതാണ്. ഉടമ്പടിക്കാർ പറയുന്നതിനനുസരിച്ച് അവർ കൂടുതൽ ആളുകളെ അത് പണിയുന്നതിന് വേണ്ടി ഇറക്കിയിട്ട് ഏകദേശം 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അതിനടിയിലേക്ക് പോകാൻ കഴിയും. അത്രയും എളുപ്പം അത് പണിതീർക്കും. നഗരസഭക്കാർ അത് ഒപ്പിടുന്നതിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നു. നമുക്ക് അതിനുവേണ്ടി അത്രയും പാർക്കിംഗ് സ്ഥലവും അത്രയും ഇതും ഓ അങ്ങനെയെല്ലാം ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതെല്ലാം എന്തെങ്കിലും ഒന്ന് പണി തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കൂട്ടം നടപടിക്രമങ്ങളാണ്. എന്നാൽ ഞാൻ വീണ്ടും പ്രവർത്തന മേഖലയിലേക്ക് പോകുന്നതിന് മുമ്പ് സഭയിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് താൻചിനിക്കയിലേക്കും യുഗാണ്ടയിലേക്കും ഒരു വിളി വന്നിട്ടുണ്ട്. ജോസഫ് അവിടെ യോഗങ്ങൾ ഫെബ്രുവരിയിൽ തുടങ്ങുന്നതിനായി ഒരുക്കിയിരിക്കുന്നു. ഇന്നലെ ഞാൻ വന്നപ്പോൾ അവിടെ കുറച്ച് സഹോദരന്മാരും സഹോദരി ടോംസും വിദേശത്ത് നിന്ന് വന്നിരുന്നു. അവിടെ ഒരു കുറിപ്പ് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു അസോസിയേഷന്റെ ക്ഷണനം എന്റെ വാതിൽക്കൽ കിടന്നിരുന്നു. അതുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് കണ്ടുപിടിക്കുന്നതിനായി ഞാൻ എഴുതുവാൻ പോവുകയാണ്. ഒരുപക്ഷെ ഞാൻ അത്രയും ദൂരത്തായിരിക്കുമ്പോൾ ഫെബ്രുവരി അവസാനമോ മാർച്ചിലോ എനിക്ക് ചിലപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെത്താൻ കഴിയും. അപ്പോഴേക്കും പള്ളിയുടെ പണി തീർക്കാമെന്ന് ഞങ്ങൾ ആശിക്കുന്നു. അതിനാൽ ശീതകാലം തുടങ്ങുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ എനിക്ക് സഭാകാലങ്ങളെക്കുറിച്ച് എടുക്കാൻ കഴിയും. അത് സാധ്യമല്ലെങ്കിൽ കർത്താവായ യേശുവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്നും തിരികെ വരുമ്പോൾ അത് എടുക്കുന്നതാണ്. ഇന്നലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മിനിഞ്ഞാന്നായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു ടേപ്പിനെ കുറിച്ചായിരുന്നു. ഇന്ന് രാവിലെ അത് ഇവിടെ ഓടിച്ചു കേട്ടതായി ഞാൻ വിചാരിക്കുന്നു. ഏതോ ഒരു സദേൺകാരനായ സഹോദരനും അദ്ദേഹത്തിന്റെ മാതാവും ഈ യോഗത്തിൽ വന്നിരുന്നു. അവരുടെ സ്ഥാനങ്ങളിൽ എന്തോ ഒരു ദുഷിച്ച രോഗമുണ്ടായിട്ട് അവരുടെ മേൽ മരണം നിഴലിട്ടിരുന്നു. സദേൺ പൈൻസിലോ മറ്റെവിടെയോ വെച്ച് ഈ അടുത്ത സമയത്തുണ്ടായ ചില യോഗങ്ങളിൽ വെച്ച് പരിശുദ്ധാത്മാവ് അവരോട് അവരുടെ ദുഷിച്ച രോഗത്തെക്കുറിച്ചും അവർ ആരായിരുന്നുവെന്നും എവിടെ നിന്ന് വന്നുവെന്നും പറഞ്ഞു കൊടുത്തു. കൂടാതെ അവർക്കൊരു പിമ്പോക്കനായ മകനുണ്ടെന്നും അവനൊരു അപകടമുണ്ടാകാൻ പോവുകയാണെന്നും അങ്ങനെ കൊല ചെയ്യപ്പെടാൻ ഇടയാക്കും എന്നും മറ്റുമുള്ള വളരെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ വ്യക്തിക്ക് അതെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചു. അവരുടെ ദുഷിച്ച രോഗമായ ക്യാൻസർ അല്ലെങ്കിൽ ആ വളർച്ച അവരെ വിട്ടുപോയി. ഈ ദുഷിച്ചതായ വളർച്ച എന്നത് ക്യാൻസർ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ അത് അവരെ വിട്ടുപോകുകയും ഈ കുട്ടി കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാ പറഞ്ഞ പ്രകാരം തന്നെ സംഭവിച്ചു. എന്നാൽ അവൻ തിരികെ വീണ്ടും ക്രിസ്തുവിലേക്ക് നയിക്കപ്പെട്ടു. അങ്ങനെ അവൻ അതിന്റെ ഒരു ടേപ്പ് ഉണ്ടാക്കുകയും അത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു. ആ പഴയ തെക്കൻ സംസാരം നിങ്ങൾ രസിക്കാറുണ്ടോ? അവൻ പറഞ്ഞു, ഇവിടെ താഴെയുള്ള തെക്കൻ കരോളൈന, ഓ ഈ തെക്കൻകാരായ ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കൂടാതെ കർത്താവ് അതിനുവേണ്ടി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നിങ്ങൾ ഉപദേശങ്ങളെ നിങ്ങളുടെ സഭയോട് മാത്രമല്ലാതെ മറ്റെങ്ങും പ്രസംഗിക്കില്ലെന്ന് നിങ്ങൾ പറയുന്നതായി എനിക്കറിയാം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളും നിങ്ങളുടെ സഭയുടെ ഒരു ഭാഗമാണ്. അതിനാൽ അങ്ങനെ ഒരു കാര്യം പറയുന്നത് അവനിൽ വാസ്തവമായും ഒരു മനോഹരമായ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചിത്രമുള്ളത് ഇന്ന് രാവിലെ സമയം വാർത്താ വിതരണ ബോർഡിലായിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അതവിടെ ഇല്ലെങ്കിൽ ബില്ലി അതവിടെ ഇടുന്നതാണ്. ഞാൻ ആദ്യമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പലവട്ടവും സഹോദരൻ ബ്രഹാം, നിങ്ങൾ കാണുന്നതായ ആ പ്രകാശം നിങ്ങളുടെ വെറും ഒരു ഊഹമാണെന്ന് പറയപ്പെട്ടിരുന്നു. അതിന്റെ പടമെടുക്കുന്നതിന് മുമ്പായി അത് ഓർക്കുന്നവരായ പഴയ സമയത്തെ ആളുകളിൽ ആരെങ്കിലും ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരിക്കാനിടയുള്ളൂ. വളരെ സമയങ്ങൾക്ക് മുമ്പ് ഞാനിത് പറഞ്ഞതായി ഓർക്കുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? നോക്കൂ, ഏകദേശം 4-5 കൈകൾ ഉയർന്നിരിക്കുന്നു. സഹോദരി സ്പെൻസർ ഇവിടെയും സഹോദരനും സഹോദരി സ്ലോട്ടറും കൂടാതെ ഒരു സഹോദരൻ ഇവിടെയും മറ്റൊരു സഹോദരൻ അവിടെയുമാകുന്നു. പഴയ സമക്കാരിൽ 5-6 പേർ ശേഷിച്ചിരിക്കുന്നു. അതിന്റെ കുറച്ച് സമയത്തിന് ശേഷം ക്യാമറയുടെ യന്ത്രക്കണ്ണുകൾ അതിന്റെ പടത്തെ പിടിച്ചെടുത്തു. അത് വാഷിംഗ്ടൺ DCയിലേക്ക് പോവുകയും പരിശോധകരിൽ കൂടെ അത് ഇരട്ട പ്രകാശനം ചെയ്തതോ മറ്റോ അല്ലെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. പ്രകാശം കണ്ണാടിയിൽ പതിച്ചതാണ് എന്നവർ പറഞ്ഞു. അത് ജോർജ് ജെ ലേസി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരും അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ വെച്ച് ഒരു കറുത്ത നിഴൽ ഈ വ്യക്തിയുടെ മേലായിരിക്കുന്നു, അത് മരണത്തിനായി നിഴലിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പലവട്ടവും പലപ്പോഴും അത് പറയുന്നത് എത്ര പേർ കേട്ടിട്ടുണ്ട്? അത് ക്യാമറ പിടിച്ചെടുക്കാനിടയായി. അങ്ങനെ അത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു. ഒരു സഹോദരിയെ കാണുവാൻ വേണ്ടി വന്നിരുന്ന ഒരു മഹിളയോട് കരോളിനയിൽ വെച്ചുള്ള യോഗത്തിൽ വെച്ച് ഇത് പറഞ്ഞിരുന്നു. അവിടെ സദേൺ പൈൻസിൽ ഞങ്ങൾക്കൊരു അത്ഭുതകരമായ യോഗമുണ്ടായിരുന്നു. അവിടെ ഒരു സ്ത്രീ 2 സ്ഥലങ്ങളിലും ക്യാൻസറായിട്ട് മരിക്കാറായിരുന്നു. ഡോക്ടർമാർ അവരെ മരിക്കുന്നതിനായി കൈവെടിഞ്ഞിരുന്നു. ഞാൻ അവരോട് അവർ ആരായിരുന്നുവെന്നും എവിടെ നിന്നാണ് വരുന്നതെന്നും പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പെട്ടെന്ന് തന്നെ അവരുടെ പടമെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മേൽ ഒരു ഇരുണ്ട നിഴലുണ്ടായിരിക്കുന്നു, നിങ്ങൾ മരിക്കുന്നതിനായി നിഴലിട്ടിരിക്കുന്നു. അപ്പോൾ ഈ മഹിള പെട്ടെന്ന് അതിന്റെ ഫോട്ടോ എടുക്കുകയും അങ്ങനെ അത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു. ക്യാമറയുടെ യന്ത്രക്കണ്ണുകൾ മരണത്തിന്റെ നിഴലിനെ എടുക്കുന്നു. നിങ്ങളെല്ലാവരും 10 കൽപ്പനകൾ എന്ന ചിത്രത്തിൽ ഇരുണ്ട മങ്ങിയതായി കാണപ്പെട്ടിരുന്ന നിഴലായ സംഹാരദൂതൻ എപ്രകാരം കടന്നു വന്നിരുന്നു എന്നത് കണ്ടിരുന്നില്ലേ? അത് ഈ പടത്തിലായിരിക്കുന്നു. അതിപ്പോൾ വാർത്താ വിതരണ ബോർഡിലാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലെങ്കിൽ ബില്ലി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, അവനത് വാർത്താ വിതരണ ബോർഡിൽ ഇടുന്നതാണ്. ആ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നതായ ആരോ അതിലുണ്ട്. ഈ നിഴൽ ആ സ്ത്രീയെ വിട്ടുപോകുകയും അത്ഭുതകരമാമണ്ണം അവർ സുഖപ്പെടുകയും ചെയ്തു. എന്നാൽ അവിടെ ഇരുണ്ട പുക കൊണ്ട് ഫണം പോലെ ഇത് ആ മഹിളയുടെ മേൽ ചുറ്റുമായി കൂടുകയും ഇപ്രകാരം ആ ക്യാൻസറിലേക്ക് തൂങ്ങിക്കിടക്കുകയും ചെയ്തിരുന്നു. അത് അതിൽ നിന്നും വന്നിരുന്നതായിരുന്നു. കാരണം ആ നിഴലിലായിരുന്നു ക്യാൻസറിൽ നിന്നും മരണം അവരിലേക്ക് ചൊരിഞ്ഞിരുന്നത്. നിങ്ങൾ ജനങ്ങളോട് എത്രമാത്രം സത്യം പറയാൻ ശ്രമിച്ചാലും ആരെങ്കിലും അത് സത്യമല്ലെന്ന് സംശയിക്കുന്നവരുണ്ടായിരിക്കും. നിങ്ങൾ എല്ലായ്പ്പോഴും സത്യമാണ് പറയുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ സത്യം ശരിയാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം. പടിഞ്ഞാറായി എനിക്ക് ഒരു വനപാലകനായ ഒരു സ്നേഹിതനുണ്ട്. ഉപദ്രവകരമായ ഒരു താഴ്വരയിൽ വിട്ടുപോയ ഒരിനം മാനിന്റെ കൂട്ടത്തെ എണ്ണുന്നതിനായി ഒരു മഞ്ഞു വാഹനത്തിന് സൂക്ഷിപ്പുകാർ $4,000 ചിലവഴിച്ചു. ശ്രീമാൻ ജെഫ്രീസ് ഇവിടെ സഭയിലിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് നയിച്ചു. അദ്ദേഹം പരിപൂർണമായ ഒരു അവിശ്വാസിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് സവാരി ചെയ്തിരുന്നതിന്റെ കഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹം ഡാർവിന്റെ ശാസ്ത്രത്തിലും കന്യക ശിശുവിന് ജന്മം കൊടുത്തിരുന്നത് ഒരസംബന്ധമാണെന്നുമുള്ള കാര്യങ്ങളല്ലാതെ യാതൊന്നും വിശ്വസിച്ചിരുന്നില്ല. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ അവിടെ താവളമടിക്കുകയും അവിടെ വെച്ച് അദ്ദേഹം ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ആ വാഹനത്തെ മഞ്ഞിലോടുന്ന വാഹനത്തെ വാങ്ങേണ്ട ആവശ്യമില്ല. എത്ര മാനുകൾ ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് ഞാൻ കൃത്യമായും പറഞ്ഞുതരാം. എന്നിട്ട് പറഞ്ഞു, അവിടെ 19 എണ്ണമുണ്ട്. അവിടെ 21 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ 2 എണ്ണത്തിനെ കൊന്നു. അദ്ദേഹം വന്യജന്തു സംരക്ഷകനോട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഒന്നിലധികം കൊല്ലുന്നതിനായി കരുതപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവിടെ 21 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ 2 എണ്ണത്തിനെ കൊല്ലുകയും ശേഷം 19 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതെ ജെഫ്, നീ 2 എണ്ണത്തിനെ കൊന്നെന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അവർ മഞ്ഞു വാഹനവും എടുത്തുകൊണ്ട് അവിടേക്ക് പോവുകയും അവിടെ 19 മാനുകൾ ഉണ്ടായിരുന്നതാനും. അദ്ദേഹം പറഞ്ഞു, ബില്ലി, ഒരു വ്യക്തിയോട് വെറും ഒരു സത്യം പറയുക, അവനത് വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ഇത് ആ പ്രകാരം തന്നെയാകുന്നു. നിങ്ങൾക്ക് ജനങ്ങളോട് സത്യം പറയാൻ കഴിയും എന്നിരിക്കലും അവിടെ എത്രമാത്രം തെറ്റിദ്ധാരണകളും അതിനെപ്പറ്റി വ്യാജമായുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ അവരോട് സത്യം പറയുമ്പോൾ അത് സത്യമാണോ എന്ന് അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇത് സത്യമാണെന്ന് ഒരു ഉറപ്പുകൊണ്ട് നമ്മെ സത്യത്തെ ഉറപ്പിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുള്ളതിൽ നന്ദിയുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഇതിന്റെ അവസാനത്തെ ദിവസമാണെങ്കിൽ ശാസ്ത്രീയ ഗവേഷണങ്ങളും തെളിവുകളും ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് തെളിയിച്ചിരിക്കുന്നു. അത് ശരിയാണ്, ഇത് സത്യമാണ്. അതുകൊണ്ടിത് ഒരു പക്ഷേ വാർത്താ വിതരണ ബോർഡിൽ ഉണ്ടായിരിക്കും. ബില്ലി, നീ അവിടെ മുറിയിലുണ്ടോ? നിന്റെ പക്കൽ ആ പടമുണ്ടോ? നിന്റെ പക്കൽ അതുണ്ടെങ്കിൽ നിനക്കത് അവിടെ ഇടാൻ കഴിയും. അതിനാൽ അവർക്കത് കാണുവാൻ കഴിയും. എനിക്കറിയില്ല, ബോർഡിൽ ഒരു വെട്ടമുണ്ടായിരിക്കും. ആ പടം ഇതാ ഇവിടെയായിരിക്കുന്നു. നിങ്ങൾക്കത് കാണാൻ കഴിയില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ നേരെ ഇവിടെയായി പണം പോലെയുള്ള മരണത്തിന്റെ നിഴൽ സ്ത്രീയുടെ മേലായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നിലായി ആ മഹിള അതിന്റെ പണം എടുത്തിരുന്നതിനെയും അത് യഥാർത്ഥത്തിൽ കാണിച്ചിരുന്നോ എന്നുള്ളതിനെയും മറ്റും കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇത് മരണത്തിന്റെ പണം പോലെയുള്ള നിഴലാണ്. നിങ്ങൾ അതിൽ നോക്കി ഇത് കാണുക. നിങ്ങളത് കണ്ടിരിക്കുന്നു സഹോദരൻ നെവിലെ എന്ന് ഞാൻ ഊഹിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ബില്ലി അത് വാർത്താ വിതരണ ബോർഡിൽ ഇടുന്നതാണ്. ബില്ലി ഇതെടുത്ത് മുമ്പിൽ കൊണ്ടുപോയി ബോർഡിൽ ഇടുകയാണെങ്കിൽ അവർ പുറത്തേക്കിറങ്ങുമ്പോൾ അത് കണ്ടുകൊണ്ട് ഇറങ്ങിപ്പോകാൻ കഴിയും. അവനോ അല്ലെങ്കിൽ ഡോക്കോ ആരെങ്കിലും ചെയ്യുക. ഇതത്രയും വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഇതുപോലെയുള്ള ഒരു പടം കാണുന്നതിനായി അത്രയും ഇരുട്ടായിരിക്കുന്നു. എന്നാൽ അവനത് പുറത്ത് തൂക്കിയിടുന്നതിനാൽ നിങ്ങൾ പോകുമ്പോൾ അത് കാണാൻ കഴിയും. ഈ പ്രഖ്യാപനങ്ങളെയെല്ലാം ഇപ്പോൾ ഓർത്തുകൊള്ളുക. സഭയെ ബലപ്പെടുത്തുന്നതിനായി എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് ഇന്ന് രാവിലെ സംസാരിക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതെ ഡോക്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നല്ലതായിരിക്കാനിടയുണ്ട്. ഞാൻ അതിവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അവരിൽ ചിലർക്ക് അത് തുടങ്ങിയ ആവശ്യമുണ്ടായിരുന്നില്ല. അതിനാൽ ചിലപ്പോൾ അത് ഇന്നത്തേക്ക് സ്വല്പം നല്ലതായിരിക്കുമെന്ന് ഞങ്ങൾ ഓർത്തു. ഞാൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു, കാരണം ഒരു സഹോദരി കണ്ട സ്വപ്നവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. സഹോദരി ഷെഫേർഡ് ഇന്ന് രാവിലെ സമയം സഭയിലുണ്ടോ എന്ന് ഞാൻ അതിശയപ്പെടുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അവരെ കണ്ടിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ മഹളെ കണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അതാരായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അവരിവിടെ ഉണ്ടോ? അവരില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെ, ഉണ്ട്. ഞാൻ ആ സ്വപ്നത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റായിരിക്കുമോ? സഹോദരി ഷെഫേർഡ്, നിങ്ങൾ അത് കാര്യമാക്കിയില്ല, അതോ കാര്യമാക്കുമോ? ശരി, അത് കുഴപ്പമില്ല. അതിനെ സമീപിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലകളെ നമുക്ക് വീണ്ടും മടങ്ങാം. കൃപാലുവായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ നന്മയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ എല്ലാ സ്തുതികളും നിനക്കായി തരുന്നു.
And now quietness down, Lord, that
കർത്താവേ, ഇപ്പോൾ ഞങ്ങളെ ശാന്തരാക്കണമേ. അതിനാൽ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ പഠിക്കാനും
as it comes to us through vision,
അത് ദർശനത്തിൽ കൂടെ പരിശുദ്ധാത്മാവിനാൽ ഉറപ്പിക്കപ്പെട്ട് തിരുവെഴുത്തിനാൽ പിന്താങ്ങപ്പെട്ട് ഞങ്ങളുടെ അടുക്കലെത്തുന്നു. ഞങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള ശക്തി തന്നിട്ട് പൈശാചിക ശക്തികൾ ഞങ്ങൾക്ക് ചുറ്റുമായി വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുമ്പോൾ ഈ അന്ത്യനാളുകളിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഗ്രഹിക്കാനിടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുദ്ധം, അവസാനത്തെ യുദ്ധം പോരാടാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. യഥാർത്ഥമായി ഉറച്ച പടയാളികളെ പോലെ വിശ്വാസത്തിന്റെ കവചവും ദൈവത്തിന്റെ വചനമായ വാളും എടുത്ത് ഞങ്ങളെ മുമ്പോട്ട് പോകാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ.
Thinking of moving forward,
യുദ്ധക്കളത്തിൽ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് യുദ്ധം അണിനിരത്തിയിട്ട് പോരാടാനായി തയ്യാറിരിക്കുന്നത് പോലെയാണ്. ഒരു യഥാർത്ഥ പോരാട്ടം പോരാടാനുള്ളത് വിശ്വാസത്തിന്റെ പോരാട്ടമാണ്. ഇവിടെയുള്ള സഹോദരി ഷെഫേർഡും സഹോദരൻ ഷെഫേർഡും നമ്മുടെ ഈ കൂടാരത്തിലേക്ക് വരുന്ന കൃപാലുവായ സ്നേഹിതരാണ്. അവർ ദൈവത്തിന്റെ വിലയേറിയ മക്കളാണ്. സഹോദരി ഷെഫേർഡ്, ഞാൻ എഴുത്തുകൾ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ബില്ലിക്ക് ഉത്തരം പറയാൻ കഴിയും. ചിലർ പറയും എനിക്ക് കുറച്ചധികം പ്രാർത്ഥന ചെയ്യപ്പെട്ട തുണി തുവാലകൾ ആവശ്യമായിരിക്കുന്നു. ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുകയും അവൻ അതിന് തിരികെ മറുപടി കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ വ്യക്തിപരമായതാണെങ്കിൽ എനിക്ക് സ്വയം ആ കത്തിന് മറുപടി നൽകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞാൻ എന്റെ വ്യക്തിപരമായ കത്തുകൾ എടുത്തു. ഞാനത് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി വായിക്കുകയായിരുന്നു. അതിലയച്ചവരുടെ പേരിന്റെ കീഴിൽ സഹോദരി ഷെഫേർഡ് എന്ന് എഴുതിയിരുന്നു. അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവർക്കുണ്ടായ ഒരു സ്വപ്നത്തെ കുറിച്ചായിരുന്നു. രണ്ടു മൂന്ന് ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ 7 സഭാകാലഘട്ടങ്ങളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുവരെ അവർക്കത് ശരിക്കും മനസ്സിലായി കിട്ടിയില്ല. കൂടാതെ 2 പത്രോസിലുള്ള 7 ഫലങ്ങളും എപ്രകാരം 2 പത്രോസ് 1 അധ്യായത്തിൽ നമ്മുടെ വിശ്വാസത്തോട് അത് ഓരോന്നായി ചേർക്കപ്പെട്ടിരിക്കുന്നു. ആദ്യമായിട്ട് അടിസ്ഥാനമിട്ടുകൊണ്ട് വിശ്വാസമാണ്. രണ്ടാമതായിട്ട് വിശ്വാസത്തോട് വീര്യവും നിങ്ങളുടെ വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതി സഹോദര സ്നേഹവും അതിനുശേഷം സ്നേഹമെന്ന മൂടിക്കല്ലായിരിക്കെ ഇത് 7 കാര്യങ്ങളാകുന്നു. 7 സഭാകാലഘട്ടങ്ങളും സഭാകാലഘട്ടങ്ങളുടെ 7 നക്ഷത്രങ്ങളും അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് പരിശുദ്ധാത്മാവിനാൽ മിശ്രണം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അതാണ് ക്രിസ്തുവിന്റെ ഒരു ദാസനാകുന്നതിനായി എടുക്കുന്ന കാര്യങ്ങൾ. ക്രിസ്തു തന്റെ സഭയെ, തന്റെ മണവാട്ടിയെ, ഒരു വ്യക്തിയെ, സ്ത്രീയെ, തന്റെ സഭയെ 7 സഭാകാലങ്ങളിൽ കൂടി പണിയുന്നു. 7 സഭാകാലങ്ങൾ അതിന്റെ ഘടന ഉണ്ടാക്കിക്കൊണ്ട് മണവാട്ടി ഉണ്ടാക്കുന്നു. കുറച്ച് ഈ കാലത്തു നിന്നും, കുറച്ച് ആ കാലത്തു നിന്നും, കുറച്ച് മറ്റൊരു കാലത്തു നിന്നും എടുത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഒരു പിരമിഡിന്റെ രൂപത്തിൽ അതിനെ ഉണ്ടാക്കുന്നു. ആദ്യപ്രകാരം ഹാനോക്ക് പിരമിഡുകളെ ഉണ്ടാക്കിയിരുന്നുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെയാണ്. അതിന്റെ മൂടിക്കല്ല് ഒരിക്കലും അതിന്മേൽ വെച്ചിരുന്നില്ല, കാരണം ആണിക്കല്ല് തള്ളിക്കളയപ്പെട്ടിരുന്നു. നാം അതിനെ ഇപ്പോൾ ഇവിടെയുള്ള സഭയ്ക്ക് വേണ്ടി ഒരു ഉപദേശമായിട്ടല്ല, എന്നാൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി എടുക്കുന്നു ഈ കാര്യങ്ങൾ. ദൈവം തന്നെ തന്നെ 3 സമ്പൂർണമാക്കുന്നു. അവൻ അവനെ തന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൽ സമ്പൂർണമാക്കുകയും അതൊരു ദൈവത്തിന്റെ 3 കാര്യങ്ങളാണ്. അവൻ അവനെ തന്നെ അനുഗ്രഹത്തിന്റെ സമ്പൂർണ്ണ പ്രവൃത്തികളായ നീതീകരണത്തിലും ശുദ്ധീകരണത്തിലും പരിശുദ്ധാത്മ സ്നാനത്തിലും സമ്പൂർണമാക്കുന്നു. അവൻ അവനെ തന്നെ തന്റെ 3 വരവിനാൽ സമ്പൂർണനാക്കിയിരിക്കുന്നു. ആദ്യം തന്റെ മണവാട്ടിയെ വീണ്ടെടുക്കുന്നതിനും രണ്ടാമതായി മണവാട്ടിയെ സ്വീകരിക്കുന്നതിനും മൂന്നാമതായി തന്റെ മണവാട്ടിയോടൊപ്പം 1000 ആണ്ട് കാലത്തേക്ക് വരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും മൂന്നിൽ സമ്പൂർണമാക്കിയിരിക്കുന്നു. ഏഴ് ദൈവത്തിന്റെ ആരാധനയുടെ അക്കമാണ്. ദൈവം ഏഴിൽ ആരാധിക്കപ്പെടുകയും പരിപൂർണമാക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ സമ്പൂർണവും പൂർത്തീകരണവുമായിരിക്കുന്നു. ഒരു വിചിത്രമായ കാര്യം എന്തായിരുന്നുവെന്നാൽ ഇത് അതിനോടൊപ്പം കൊണ്ടുവരികയല്ല, എന്നാൽ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. എനിക്ക് കിട്ടിയ അവസാനത്തെ മാനിന് ഒരു വശത്ത് അഞ്ചും ഒരു വശത്ത് മൂന്നും പൊട്ടുകൾ ഉണ്ടായിരുന്നു. കൃപയും സമ്പൂർണതയുമാണ്. ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, ദൈവം മൂന്ന് ബൈബിളുകൾ എഴുതി. ആദ്യത്തെ വേദപുസ്തകം ആകാശത്തിൽ എഴുതിയിട്ട് അതിനെ രാശിചക്രം എന്ന് വിളിച്ചിരുന്നു. ഇയോബിന്റെ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് മറന്നു കളയുക, കാരണം ഇയോബിന് അത് വിശദീകരിക്കുന്നത് അവൻ എപ്രകാരം മേലേക്ക് നോക്കുകയും ആകാശത്തിൽ ഈ കാര്യങ്ങളെ പേരിടുകയും ചെയ്തു. ശ്രദ്ധിക്കുക, രാശിചക്രത്തിൽ എന്തിനാലാണ് അത് തുടങ്ങുന്നത്? രാശിചക്രത്തിലെ ആദ്യത്തെ കാര്യം കന്യകയാണ്. അവസാനത്തേത് ലിയോ എന്ന സിംഹമാകുന്നു. ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവ് കന്യകയിൽ കൂടെയും രണ്ടാമത്തെ വരവ് ലിയോ എന്ന സിംഹമായ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിട്ടുമാണ്. പിൻകാലങ്ങളിൽ അല്ലെങ്കിൽ തന്റെ സമയത്ത് ഹാനോക്ക് പിരമിഡ് പൂർത്തിയാക്കിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തെടുത്ത് അതിനുള്ളിൽ മുറികളും മറ്റുമായി എങ്ങനെ അത് പണിതിരുന്നു എന്ന് കാണിക്കുന്നതിനായി നമുക്ക് സമയമില്ല. അതിപ്പോഴത്തെ അന്ത്യസമയത്തെക്കുറിച്ച് പറയുന്നു. അളവുകളാൽ അവരിപ്പോൾ രാജാവിന്റെ മുറിയിലായിരിക്കുന്നു. എന്നാൽ പിരമിഡിന്റെ മേൽ ഒരിക്കലും ആണിക്കല്ല് വെച്ചിരുന്നില്ല. വസ്തു നിർമ്മാണ വിദ്യയാലും കൽപ്പണിയാലും അതത്രയും സമ്പൂർണമായി ഉറപ്പിച്ചിട്ട് ഒരു കനം കുറഞ്ഞ ക്ഷൗരക്കത്തി പോലും. അതെങ്ങനെയാണ് പണിതതെന്ന് അവർക്കറിയില്ല, അവരത് മനസ്സിലാക്കുന്നില്ല. അതിൽ കുമ്മായക്കൂട്ട് ഉണ്ടായിരിക്കേണ്ടിടത്തുകൂടി ഒരു ക്ഷൗരക്കത്തി പോലും കടത്താൻ കഴിയില്ല. കൂടാതെ അതിൽ കുമ്മായക്കൂട്ട് തന്നെയില്ല. അതത്രമാത്രം സമ്പൂർണമായ രീതിയിൽ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. അതിനാൽ ക്രിസ്തുവും തന്റെ സഭയും ഒന്നാകുമ്പോഴും അത് തന്നെയാകുന്നു. അതിന് തമ്മിൽ ഇടയ്ക്ക് യാതൊരു കുമ്മായക്കൂട്ടുമില്ല. ദൈവവും ആ വ്യക്തിയുമല്ലാതെ മറ്റ് യാതൊന്നും അവരുടെ ഇടയിലില്ല. ദൈവവും ക്രിസ്തുവും ആ വ്യക്തിയുമാകുന്നു. എന്നാൽ ആണിക്കല്ല് ഒരിക്കലും അവർക്ക് കിട്ടിയിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഇംഗ്ലണ്ടിൽ രാജാക്കന്മാരെ നിയോഗിക്കുന്നതിനും അല്ലെങ്കിൽ അവർക്ക് കിരീടം കൊടുക്കുന്നതിനും മറ്റും സ്റ്റോൺ ഓഫ് സ്കോൺ ഉപയോഗിച്ചിരുന്നതായി. എന്നാൽ ആണിക്കല്ല് അതിനെ അമേരിക്കയുടെ ഡോളർ നോട്ടിൽ നോക്കുക, അത് അമേരിക്കയുടെ ഡോളർ നോട്ടിലുണ്ട്. ഒരു വശത്ത്, അതായത് ഇടതുവശത്തായിട്ട് അമേരിക്കയുടെ മുദ്രയായ തന്റെ കയ്യിലൊരു കുന്തവുമായിട്ട് ഒരു കഴുകനാകുന്നു. മറ്റേ വശത്ത് ഇതിനെ അമേരിക്കയുടെ മുദ്ര എന്ന് വിളിച്ചിരുന്നു. എന്നാൽ അതിന്റെ മറ്റേ വശത്ത് ഒരു പിരമിഡും അതിനു മേലെയായി ഒരു വലിയ കണ്ണുമായിരുന്നു. അതിനടിയിലായി മഹത്തായ മുദ്ര എന്നതിനെ പറഞ്ഞിരുന്നു. നമ്മുടെ ദേശത്തിന്റെ മുദ്രയ്ക്ക് മേലെയായി ഈ ദേശത്തതൊരു മഹത്തായ മുദ്ര എന്തുകൊണ്ടാണായിരിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്താലും അതൊരു കാര്യമല്ല. ദൈവം അതുപോലെ തന്നെ അതിനെ പറയാനിടയാക്കുന്നു. അവൻ പാപിയെ അതിനെക്കുറിച്ച് പറയാനിടയാക്കുന്നു. അവൻ രാജ്യങ്ങളെ അതിനെപ്പറ്റി പറയാനിടയാക്കുന്നു. നിങ്ങളിത് വിശ്വസിച്ചാലും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും എല്ലാത്തിനും അവനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിലൊരു കണ്ണുണ്ട്. അത് ദൈവത്തിന്റെ കണ്ണാകുന്നു. അതിന്റെ മൂടി, അതായത് മുദ്രയായ തലക്കല്ല്, അതിന്റെ മേൽ വരാതിരുന്നതിനാൽ, കാരണം അത് തള്ളിക്കളയപ്പെട്ടിരുന്നു. അത് കെട്ടിടത്തിന്റെ മൂലക്കല്ലും പിരമിഡിന്റെ ശിരോമുദ്രയും ഇതെല്ലാമായിരുന്ന ദൈവപുത്രനായിരുന്നു. ചിലപ്പോൾ അവർ ഈ കാര്യങ്ങളെ ടേപ്പ് ചെയ്യുകയും അത് മറ്റ് സഭകളിലുള്ള സഹോദരന്മാരുടെ ഇടയിൽ ചെന്നെത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അത് ചെയ്യുമ്പോൾ ഈ സഹോദരന്മാർക്ക് ചിലപ്പോൾ അവരെക്കുറിച്ച് എന്തോ പറയുന്നു എന്നുള്ളതായ ഒരു തെറ്റായ ധാരണയുണ്ടാകുന്നു. എന്നാൽ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്കിത് കേട്ട് മനസ്സിലാക്കാൻ മാത്രം കഴിയുകയാണെങ്കിൽ ഞാൻ യാതൊരു സഹോദരനുമെതിരായി ഒന്നും പറയുന്നില്ല, കാരണം അത് സഹോദരന്മാർക്ക് തമ്മിൽ എതിരായിട്ട് പറയുന്നതിന് അതിനെ ഇടയാക്കുന്നില്ല. നാം തമ്മിൽ ഓരോരുത്തർക്ക് വേണ്ടി സംസാരിച്ചിരിക്കണം, തമ്മിൽ എതിരായിട്ടല്ല. എന്നാൽ ഞാൻ ചില സഭാ സംഘടനകളായ പ്രസ്ബിറ്റേറിയൻകാരെയും മെത്തഡിസ്റ്റുകാരെയും മറ്റും കുറിച്ച് പറയുമ്പോൾ, നോക്കൂ, അദ്ദേഹം അതിനെതിരാണ് എന്നവർ പറയും. അവിടെയുള്ള സഹോദരനോ അല്ലെങ്കിൽ സഹോദരിക്കോ ഞാൻ എതിരല്ല. എന്നാൽ സഹോദര്യത്തെ തമ്മിൽ അകറ്റുന്ന സമ്പ്രദായത്തിനെതിരായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ മക്കൾ ഒരു കുടുംബമാകുന്നു, വ്യത്യസ്തമായ കൂട്ടങ്ങളല്ല. എനിക്കിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല, കാരണം ഞാൻ പ്രസ്ബിറ്റേറിയനാകുന്നു, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നുവെന്ന് അവരിൽ ചിലർ പറയും. ഇപ്പോൾ ആ സഭാ സംഘടനയുടെ സമ്പ്രദായമാണ് സഹോദര്യത്തെ തകർത്ത് കളയുന്നത്. ഇത് ഞാൻ ഇപ്രകാരം പറയാറുള്ളത് പോലെയാണ്, നിങ്ങളൊരു പഴയ ചെടപിടിച്ച വള്ളത്തിൽ വെള്ളച്ചാട്ടങ്ങളിൽ കൂടി കടന്നു പോകാനായി ശ്രമിക്കുകയും അത് പ്രാവർത്തികമാകില്ല എന്ന് എനിക്കറിയാമെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ ഒച്ചവെക്കുകയല്ല, നിങ്ങളെ ശാസിക്കുകയാണ്. ആ വള്ളത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കടത്താനായി ഞാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ആ വള്ളമാണ് തകരാൻ പോകുന്നത്, പിന്നെ നിങ്ങൾ വെള്ളത്തിലൊറ്റയ്ക്കായി അവശേഷിച്ചു പോകും. ആ വള്ളത്തിലുള്ള സഹോദരനെയല്ല, എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ സഹോദരനെ കാണിക്കുന്നതിനായി ഞാൻ ഒച്ചവെക്കുകയാണ്. മനുഷ്യർ അവരുടെ നേട്ടങ്ങളിൽ കൂടി ഉണ്ടാക്കിയിരിക്കുന്നതായി ഈ സമ്പ്രദായങ്ങളെല്ലാം പൊട്ടിത്തകരേണ്ടിയിരിക്കണം. അത്രമാത്രം നമുക്ക് സഹോദര്യത്തിനായി ഒത്തൊരുമയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. എന്റെ ജീവന്റെ ഉദ്ദേശമെന്നത് ഒത്തൊരുമയിലാക്കുകയാണ്. അതൊരു സഭാസംഘടനയെ തകർക്കുന്നതല്ല, എന്നാൽ അവർ അവരുടേതായ ആശയങ്ങളെ വിട്ടുകളഞ്ഞിട്ട് വീണ്ടും ജനിച്ച എല്ലാ സഹോദരന്മാരോടും തമ്മിൽ സഹോദരനായിരിക്കുക എന്നതാണ്. അതാണ് ആശയം. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ സഹോദരന്മാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മുടെ പല സഹോദരന്മാരും കൂടാതെ പൂർണ്ണ സുവിശേഷ പദവികളിൽ പോലുമുള്ളവരും ബാപ്റ്റിസ്റ്റുകാർക്കും മെത്തഡിസ്റ്റുകാർക്കും ലൂഥറൻകാർക്കും ഒരു അവസരമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നില്ല. അവർ ശരിയായിരിക്കാനിടയുണ്ട്, എന്നാൽ ഞാനതുമായി യോജിക്കുന്നില്ല. ഇവിടെയുള്ള ഈ ലൂഥറൻ കാലഘട്ടം, സർദിസ് കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്ന കാലവും, അതിനുശേഷം മെത്തഡിസ്റ്റുകാരുടെ ഫിലാദെൽഫിയ കാലഘട്ടവും, കൂടാതെ പെന്തക്കോസ്തുകാരുടെ ലാവോദിക്യ കാലഘട്ടത്തിലും, അവയെല്ലാം കാലഘട്ടങ്ങളും, കൂടാതെ അവയിൽ ഓരോ കാലഘട്ടങ്ങളിൽ നിന്നും ദൈവം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെ എടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ തന്നെ എബ്രായർ 11 പറയുന്ന പ്രകാരം നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ നിന്നും വന്നിട്ടുള്ള സഭകൾ പെന്തക്കോസ്ത് കാലഘട്ടം വരെ എല്ലായ്പ്പോഴും ന്യൂനതയിലായി വന്നുകൊണ്ടിരുന്നു. ഞാനിത് പറയുന്നതിന്റെ കാരണം ഈ സഹോദരി എന്താണ് സ്വപ്നം കണ്ടതെന്നുള്ളതിന്റെ ഒരാശയം കിട്ടുന്നതിന് വേണ്ടിയാണ്. അവരുടെ സ്വപ്നം ഞാൻ പഠിപ്പിക്കുന്നതുമായിട്ട് തീർച്ചയായും താരതമ്യപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ, അതായത് 1 പത്രോസിന്റെ 6-7 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ വിശ്വാസമാണ് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. അത് ആദ്യമായിട്ടുള്ള കാര്യമാണ്. വീണ്ടും ജനിക്കാതെ പോലും ഈ കഴിവുകൾ ഉണ്ടെന്ന് ജനങ്ങൾ അവകാശപ്പെടുന്നതായി ഞാൻ പറയുന്നു. അതിനെക്കുറിച്ചൊരു പരുക്കമായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, അതൊരു കാക്ക മയിലിന്റെ തൂവലുകൾ തന്റെ മേൽ വെച്ചുകൊണ്ട് തന്നെ തന്നെ ഒരു മയിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അതിനത് കഴിയുകയില്ല. അത് പ്രാകൃതികമായുള്ള ഒരു തൂവൽ അവനിൽ വളരുന്നതായിരിക്കണം. അതിന്റെ അകത്തുള്ളതിന് ആ തൂവലുകളെ പുറത്താക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഹോദരികളെ അവർ മുടി കുറുക്കി വെട്ടുന്നതിനും കയ്യിലും നഖങ്ങളിലും കൂടാതെ മുഖത്തും ചായം തേക്കുന്നതിനുമായി ഞാൻ വളരെ പരുഷമായിരിക്കുന്നു എന്നെല്ലായ്പ്പോഴും എന്റെ മേൽ പഴി ചുമത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സഹോദരിമാരുടെ മേൽ ഞാൻ വളരെ പരുഷമായിട്ടായിരിക്കുന്നു എന്നെല്ലായ്പ്പോഴും പഴി ചുമത്തപ്പെട്ടിരിക്കുന്നു. എനിക്കതിനെതിരായി എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതല്ല. ആ സ്ത്രീ ഒരു നല്ല സ്ത്രീ അല്ലെന്നും അവരൊരു വേശിയാണെന്നോ മറ്റും ഞാൻ പറയുന്നില്ല. എന്റെ മനസ്ഥിതി അതല്ല. എന്നാൽ അതിതാകുന്നു, അവൾ വളരെയധികം കൃത്രിമത്വം പുറത്തു കാണിക്കുമ്പോൾ അത് വളരെയധികം കൃത്രിമത്വം അകത്തുമുണ്ടെന്ന് കാണിക്കുന്നു. എന്നാൽ അവിടെ ക്രിസ്തുവിനാൽ നിറയേണ്ടിയിരിക്കുന്നു, കാരണം പുറമേയുള്ളത് എല്ലായ്പ്പോഴും അകമേയുള്ളതിനെ വെളിപ്പെടുത്തുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാൽ അവിടെ ക്രിസ്തു ഉണ്ടായിട്ട് കൃത്രിമമായ ആഡംബരത്തിന് പകരം ദൈവത്തെക്കുറിച്ച് കരുതുകയും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് കരുതുകയും വേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പച്ച കൺപോളകളും മനുഷ്യേതരമായ നോട്ടവും അതുപോലെ എല്ലാ തരത്തിൽപ്പെട്ട ഈ വസ്തുക്കളുമായിട്ട് ഞാനതിനുവേണ്ടി പോകുകയില്ല. തിരുവെഴുത്തും അങ്ങനെ ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നാം എന്തായിരിക്കുന്നുവോ അതായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർക്ക് കൈകളിൽ നഖങ്ങളില്ലാതെ കുറച്ച് നഖം വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർക്ക് പല്ലില്ലാതെ പല്ല് വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൈയില്ലാതെ നിങ്ങൾക്കൊരു കൈ ആവശ്യമായിരിക്കുന്നുവെങ്കിൽ, തലമുടിയില്ലാതെ നിങ്ങൾക്ക് കുറച്ച് തലമുടി ആവശ്യമായിരിക്കുന്നെങ്കിൽ, അങ്ങനെ ഈ കാര്യങ്ങൾ നിങ്ങൾക്കില്ല എങ്കിൽ അത് വ്യത്യസ്തമായ കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥമായ നല്ല പല്ലിനെ അതത്രയും തിളങ്ങുന്നതല്ലാത്തതിന്റെ കാരണത്താൽ നിങ്ങൾ അതിനെ പറിച്ചു കളയുമ്പോൾ നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചുവന്ന തലമുടി ഉണ്ടായിരിക്കുകയും നിങ്ങൾ അതിനെ കറുപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് അതിനെ കറുത്ത നിറമാക്കുകയാണെങ്കിൽ നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്. അതെ, ഞാൻ അപ്രകാരം ചിന്തിക്കുന്നു. എന്നാൽ മുഖ്യമായ കാര്യം എന്താണെന്നാൽ അതിനുവേണ്ടി യാതൊരു തിരുവെഴുത്തുമില്ലെന്നുള്ളതാണ്. നിങ്ങളുടെ മുടി കുറുക്കി വെട്ടുന്നതിനെ എതിരായി മാത്രം അവിടെ തിരുവെഴുത്തുകളുണ്ട്, അത് ധാരാളമുണ്ട്. അതിനാൽ നാം അതിനെ അത് ശരിയാണെന്ന് ഉയർന്ന രീതിയിൽ ഉത്തരവാദിത്വം എടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ സഹോദരി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് അവർ ശല്യപ്പെട്ടിരുന്നു. ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് അത് സ്വീകരിക്കുന്നതിനായി നമ്മോട് ആവശ്യപ്പെടുകയും നമ്മുടെ പക്കൽ അതില്ല എങ്കിൽ പിന്നെ ജീവിതത്തിൽ കൂടി പരിശ്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് എന്താണ് ഉപയോഗം? ചിലപ്പോൾ അവരത് ടേപ്പ് ചെയ്യുന്നുണ്ടാകാം. അവർ ചെയ്യുന്നില്ലെങ്കിൽ, അയ്യാ, അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സഭയ്ക്ക് വേണ്ടി മാത്രമാണ്. ഏതെങ്കിലും സഹോദരന് ഇത് കിട്ടാനിടയാകുകയും നിങ്ങൾ എന്റെ ശബ്ദത്തെ അതിൽ കേൾക്കുന്നുവെങ്കിൽ, സഹോദര, ഞാൻ എന്റെ സഭയോട് മാത്രമാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് ഓർക്കുക. നിങ്ങൾ എല്ലായ്പ്പോഴും ഈ ടേപ്പുകളെ പരിശോധിച്ചിട്ട് നിങ്ങളുടെ സഭ ഇത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരിത് കേൾക്കാനിടയാക്കരുത്. എന്നാൽ ഞാനിത് ഇവിടെയുള്ള ഈ ചെറിയ കൂട്ടത്തോട് പറയാൻ ശ്രമിക്കുകയാണ്. അതായത് സഹോദരൻ നെവിലെയും ഞാനും കൂടി പരിശുദ്ധാത്മാവിനാൽ പാസ്റ്ററായിട്ട് ശ്രമിച്ചുകൊണ്ട് അവരെ ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയുള്ള കാര്യങ്ങളിൽ ചിലതുമായിട്ട് നിങ്ങൾ ദുരിതമായിട്ട് വിയോജിക്കാനിടയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ വറുത്ത കോഴിയെക്കുറിച്ച് പലപ്പോഴും പറയാനുള്ളതുപോലെയാണ്, നിങ്ങൾ അതിന്റെ എല്ലിൽ കടിക്കുമ്പോൾ ഇറച്ചി മുഴുവനായി എടുത്തു കളയാറില്ല, എല്ല് മാത്രമാണ് എഴുതി കളയുന്നത്. അതുകൊണ്ട് എപ്പോഴും അത് ചെയ്യുക. ചെറി പൈ തിന്നുമ്പോൾ അതിന്റെ കുരു വായിൽ വരുമ്പോൾ നിങ്ങൾ ചെറി പൈ എറിഞ്ഞു കളയുന്നില്ല, അതിന്റെ കുരു മാത്രമാണ് എറിഞ്ഞു കളയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴും അതേ കാര്യം തന്നെ ചെയ്യുക. ആ കാരണത്താലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇന്ന് അത്രമാത്രം കലക്കമുണ്ടായിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് ശരിയായി പഠിപ്പിച്ചിട്ടില്ല. സ്നാനത്തെക്കുറിച്ച് അതൊരു സ്നാനമാകുന്നു എന്ന് മാത്രമാണ് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലിത് മോട്ടോർ വാഹനം എന്ന് പറയുന്നത് പോലെയാണ്. എന്നാൽ ഇപ്പോൾ എനിക്കിവിടെ സഭയിൽ വളരെയധികം യന്ത്രപ്പണിക്കാരുണ്ടായിരിക്കുകയും എനിക്കതിനെപ്പറ്റി ഒരു കാര്യം പോലും അറിയാൻ പാടില്ലാതെ ഞാനൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ സഹോദരന്മാരെ ഓർക്കുക, ഞാനൊരു യന്ത്രപ്പണിക്കാരനല്ല. അതിൽ കോയിലുകളും പ്ലഗുകളും പോയിന്റുകളും വാൽവുകളും അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ് അതൊരു മോട്ടോർ വാഹനമായിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ അതോടൊപ്പം ഉണ്ടായിരിക്കുന്നു. നോക്കൂ, അവിടെ വളരെയധികം കാര്യങ്ങൾ അതോടൊപ്പമായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടെന്ന് ദൈവം തെളിയിക്കുന്നത് ഇവിടെയാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പത്രോസ് പറഞ്ഞു, ആദ്യം വിശ്വാസമാണ്. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. കുറച്ചു നേരത്തേക്ക് നാം ഇത് പഠിപ്പിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടുള്ളത് വിശ്വാസമാണ്. വിശ്വാസത്തോട് വീര്യം ചേർക്കുക. നിങ്ങളുടെ വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദര സ്നേഹവും സഹോദര പ്രീതിയോട് അതിനുശേഷം സ്നേഹവുമാകുന്നു. സ്നേഹം ദൈവമാണെന്ന് ആർക്കും അറിയാം. ദൈവം സ്നേഹമാകുന്നു. നോക്കൂ, ഇതിൽ നിന്നും അതിനുശേഷം ഇതിനെ ഏഴ് സഭാകാലഘട്ടങ്ങളെ കൊണ്ടുവരുന്നു. ദൈവം ഏഴ് സഭാകാലങ്ങളിൽ കൂടി ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടി ഉണ്ടാക്കുകയാണ്. ഫിലാദൽഫിയയിലും തുവേതെരയിലും പെർഗമസിലും സ്മിർണയിലും എഫെസസിലും കൂടി കൂടാതെ ഒരു സഭാകാലത്തെക്കുറിച്ച് യേശു പറഞ്ഞു, മണവാളൻ ഒന്നാം യാമത്തിൽ അല്ല ഏഴാം യാമത്തിൽ വരുന്നു, അപ്പോൾ കന്യകമാരെല്ലാം എഴുന്നേറ്റു. അവർ എഫെസുസിലെയും പെർഗമസിലെയും തുവേത്തുരയിലെയും സർദീസിലെയും ഫിലാദൽഫിയയിലെയും ലാവോദിക്കയിലെയും കന്യകമാരെ എഴുന്നേൽപ്പിച്ചു. നിങ്ങളത് ശ്രദ്ധിച്ചോ? ഏഴാമത്തെ കാലത്താണ് അവൻ വന്ന് ഉറങ്ങുന്ന കന്യകമാരെ ഉണർത്തിയത്. അതവരെയെല്ലാം നേരെ ഇവിടെ കൊണ്ടെത്തിക്കുന്നു. കാരണം ഇതിൽ തന്നെ വർഷങ്ങൾ കൂടെയും കാലങ്ങളിൽ കൂടെയും ക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിൽ ഒരു മണവാട്ടിയെ, ഒരു വീണ്ടും ജനിച്ച മണവാട്ടിയെ, ഒരു ഏകജാതയായ മണവാട്ടി അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ മണവാട്ടിയെ ജനിപ്പിച്ച അതേ രീതിയിൽ തന്നെ അവൻ വ്യക്തികളെയും ജനിപ്പിക്കുന്നു. ഞാനിതിനെ ഒരു പശ്ചാത്തലമായി എടുക്കുകയാണ്. അതിനാൽ ഈ സഹോദരിയുടെ സ്വപ്നം പറയപ്പെടുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകാനിടയാകും. ഇപ്പോൾ ഇവിടെയുള്ള ഈ കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനിയെ പരിശുദ്ധാത്മാവ് മുദ്രയിടുന്നതിന് മുമ്പായി പരിപൂർണമായിട്ടും അവരിൽ ഉണ്ടാക്കിയിരിക്കണം. ഇത് അതിന്റെ മുകളിൽ വന്ന് ഇതിനെ ഒരു പരിപൂർണമായി ഒന്നാക്കുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ സഹോദരിയുടെ സ്വപ്നം ഇതാകുന്നു. അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചോ അതോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അവർ വിഷമിച്ചിരുന്നു. അവർ മടക്കുകട്ടിലേക്ക് ചെന്ന് കിടന്നപ്പോൾ അതിനപ്പുറയായി അവരുടെ ഭർത്താവ് അവിടെ ഇരുന്നു കൊണ്ട് പത്രം വായിക്കുകയായിരുന്നു. എനിക്കുള്ളതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ അവർക്കുമുണ്ടായിരുന്നു. അവരെപ്പോഴും ബഹളം വെച്ചും മറ്റും കൊണ്ടിരുന്നു. അങ്ങനെ ഇതിൽ വെച്ച് അവർ ഏകദേശം 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നേരത്തെ കുറഞ്ഞുപോകുകയും സ്വപ്നം കാണുകയും ചെയ്തു. അവർക്കത് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ മിക്കവാറും ഒരു വർഷത്തോളമായിട്ട് ഈ സന്ദേശം പഠിപ്പിക്കുന്നതുവരെ അത് തമ്മിൽ ഒത്തുചേർക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഞാനത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കൂടി അവരിലേക്ക് തിരികെ വന്നു. അവരുടെ സ്വപ്നത്തിൽ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. സ്വപ്നം കാണുന്നതിന് മുമ്പ് അവർ അവരുടെ കൈകളെ ഞെരുക്കി പിരിഞ്ഞുകൊണ്ട്, കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? നീ എനിക്കത് തെളിയിച്ചു തരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് മുറിയിൽ നടക്കുകയായിരുന്നു. ചിലർ പറയുന്നു ഞാൻ ഒച്ച വെച്ചതുകൊണ്ടും, ചിലർ പറയുന്നു ഞാൻ അന്യഭാഷ പറഞ്ഞതുകൊണ്ടും കിട്ടിയിരിക്കുന്നു. നാം അതിലെല്ലാം വിശ്വസിക്കുന്നു. എന്നാൽ വാസ്തവമായിട്ടും എനിക്കത് കിട്ടിയിട്ടുണ്ടോ? ആ കാര്യങ്ങളിലെല്ലാം, ആ കഴിവുകളിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. അന്യഭാഷ പറയുന്നതിലും ഒച്ച വെക്കുന്നതിലും ആ രീതിയിലുള്ള എല്ലാ പ്രകടനങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഓരോ അംശത്തിലും ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇതുകൂടാതെ അതവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്തോ തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു പുറന്തോട് മാത്രമുണ്ടായിരിക്കുന്നു. ശ്രദ്ധിക്കുക. അങ്ങനെ അവർ അതിനെപ്പറ്റി വിഷമിച്ചുകൊണ്ട് അവരുടെ ഭർത്താവ് പത്രം വായിച്ചുകൊണ്ടിരുന്ന മടക്കുകട്ടിലിന് അപ്പുറേക്ക് പോയി കിടക്കുകയും അവർ ഉറക്കത്തിലാകുകയും ചെയ്തു. അവർ ഒരു മലയുടെ മുകളിലായിട്ട് അവർ ഈ സ്വപ്നത്തിൽ കണ്ടു. ഈ മലയിൽ എന്റെ കയ്യിൽ ആ എഴുത്ത് ഇപ്പോൾ ഇല്ല, എന്നാൽ എനിക്കറിയാവുന്നിടത്തോളം അത് ഇപ്രകാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ സ്വപ്നത്തിൽ ഈ മലയുടെ ഏറ്റവും മുകളിലായി പാറ കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി പോലെ, ഒരു ചട്ടക്കൂട് പോലെ ഒന്ന് വെച്ചിരിക്കുന്നതായി അവർ കണ്ടു. അവരുടെ ഭർത്താവ് അവരുടെ തൊട്ടു പിന്നിലുണ്ടായിരുന്നു. അവിടെ ഒരു വലിയ മനുഷ്യൻ തന്റെ പണിവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അതിന്റെ കുപ്പായ കൈ മേലോട്ട് ചുരുട്ടി വെച്ചുകൊണ്ട് ഈ പെട്ടിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്ന വെള്ളത്തെ തേകിക്കൊണ്ട് നിന്നിരുന്നു. അത് അവർ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ശുദ്ധമായ ജലമായിരുന്നു. ഈ പാറ കൊണ്ടുള്ള പെട്ടി മലയുടെ മേൽ വെച്ചിരുന്നു. ഈ പാറ കൊണ്ടുള്ള പെട്ടിക്ക് വെള്ളത്തെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്കൊഴുകിയിട്ട് അവിടെയുള്ള സകല ചപ്പു ചവറുകളെയും കമ്പുകൊള്ളികളെയും ഇളക്കി മറിച്ചുകൊണ്ട് ആ മലയിൽ നിന്നും താഴേക്ക് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അത് അവരുടെ കാലിന്മേൽ കൂടെ ഒഴുകിയും അവർ അതിൽ തന്നെ നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് അവരുടെ മേൽ പറ്റിയിരുന്നില്ല എന്ന് മാത്രം. അതിനുശേഷം അവർ ചോദിച്ചു, ഈ പെട്ടി എന്തുകൊണ്ടാണ് അതിനെ വഹിക്കാത്തത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇത് വെള്ളമല്ല, ഇത് പരിശുദ്ധാത്മാവാണ്, യാതൊന്നിനും അതിനെ പിടിക്കാൻ കഴിയുകയില്ല. എന്നിട്ട് പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം പോയിട്ട് ഒരു വലിയ തൊട്ടി കൊണ്ടുവന്നു. അത് നിറച്ചും തേനായിരുന്നു. പിന്നെ ആ തേൻ അവിടെ കുഴിച്ചിട്ട് പറഞ്ഞു, ഇത് ഇതിനെ വഹിക്കുന്നതാണ്. അപ്പോൾ അവർ ഈ പാറ കൊണ്ടുള്ള പെട്ടി പൊട്ടിയിട്ട് തേൻ തിളമ്പി പുറത്തു ചാടാൻ പോവുകയാണെന്ന് വിചാരിച്ചു. എന്നാൽ അത് അതുപോലെ ആയിരുന്നില്ല. അത് അവസാനം തമ്മിൽ ഒട്ടിച്ചേർന്നിട്ട് അതിൽ വഹിക്കപ്പെട്ടു. അവൾ തിരിഞ്ഞ് മലയിൽ നിന്നും താഴേക്കിറങ്ങി. അവൾ മലയിൽ നിന്നും താഴേക്കിറങ്ങി. മലയുടെ താഴെ എത്തിയിട്ട് അവർ വീണ്ടും പിന്നെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഈ പളുങ്ക് പോലെ ശുദ്ധമായ ഈ വെള്ളത്തിന്റെ അതൊഴുകിപ്പോയിരുന്നിടത്തുള്ള അഴുക്കിനാൽ ദൂഷിക്കപ്പെട്ടതല്ലായിരുന്നു. എന്നാൽ അപ്പോഴും ശുദ്ധവും തെളിഞ്ഞതുമായ വെള്ളത്തിന്റെ 5 പ്രവാഹങ്ങൾ വേഗത്തിൽ വരുന്നത് അവർ കണ്ടു. അതിനുശേഷം അതിന്റെ വേഗത കുറയുകയും പിന്നെ മിക്കവാറും മാഞ്ഞു പോവുകയും ചെയ്തു. ഈ 5 പ്രവാഹങ്ങൾ ആ മലയുടെ അടിയിലെത്തിയിരുന്നു എന്നവർ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയും അവർ ഉറക്കമുണരുകയും ചെയ്തു. അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു. അത് ശരിയല്ലേ സഹോദരി ഷെപ്പേർഡ്? ഇപ്പോൾ ഈ കത്തെടുത്തിട്ട് ഞാൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവരുടെ സ്വപ്നത്തെ കണ്ടു. ഇപ്പോൾ ആ രീതിയിലാണ് സ്വപ്നങ്ങൾ വ്യാഖ്യാനം ചെയ്യപ്പെടുന്നത്. നിങ്ങളിൽ പലരും എന്റെ അടുക്കൽ വന്ന് സ്വപ്നത്തെക്കുറിച്ച് പറയും. ഞാൻ പറയും, ഒരു മിനിറ്റ് നിൽക്കുക, നിങ്ങളിത് മുഴുവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് തിരികെ പോയി അത് എടുത്തുകൊണ്ടുവരും. നിങ്ങൾ എന്താണ് സ്വപ്നം കണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനം ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ അറിയും? നിങ്ങൾക്ക് ആ സ്വപ്നം കാണേണ്ടിയിരിക്കുന്നു. ഒരു ദർശനത്തിന് ആ സ്വപ്നത്തെ കാണിക്കേണ്ടിയിരിക്കുന്നു. ആ വ്യക്തി കണ്ടതായ സ്വപ്നത്തെ നിങ്ങൾ കാണുമ്പോൾ, അവർ നിങ്ങളോട് പറയുന്നതിന് മുമ്പേ നിങ്ങൾ അവരോട് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ അതിന്റെ വ്യാഖ്യാനം നിങ്ങൾക്കറിയാം. തിരുവെഴുത്തും അതുപോലെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വട്ടം ഡാനിയേൽ, അത് ശരിയല്ലേ? അതെ, അത് ഞാൻ ചിന്തിക്കാനിടയായി. എന്നാൽ നിങ്ങൾ എല്ലായ്പ്പോഴും അതിന്റെ വ്യാഖ്യാനം ശരിയാണെങ്കിൽ ഈ സ്വപ്നത്തെ കാണുന്നു. ഒരു വ്യക്തി ഒരു സ്വപ്നത്തെ നിങ്ങളോട് പറയാൻ തുടങ്ങിയും നിങ്ങൾ അവരെ തടഞ്ഞുകൊണ്ട് ഒരു മിനിറ്റ് നിൽക്കുക, അത് ഇന്ന ഇന്നയാളായിരുന്നു, കൂടാതെ ഇന്ന ഇന്നതായിരുന്നു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയും, അത് കൃത്യമായും ശരിയാണ്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി അദ്ദേഹം കണ്ടിരുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ച് എന്നോട് പറയാൻ ശ്രമിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, സഹോദര, നിങ്ങൾ അതിന്റെ മറ്റേ ഭാഗത്തെ എന്തുകൊണ്ടാണ് വിട്ടുകളഞ്ഞത്? എന്താണ് അതിന്റെ മറ്റേ ഭാഗം എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മേലോട്ടൊരു കല്ലെറിയുകയും ഞാനത് വെടിവെക്കുകയും അതിൽ കുറച്ച് എന്റെ കണ്ണിലാകുകയും ചെയ്തു എന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ശരിക്കും അത് സത്യമാണ്. അങ്ങനെ ഇന്നലെ അവർ അതിന്റെ അവസാനത്തെ ഭാഗം എടുത്തിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവിടെയാകുന്നു, മനസ്സിലായില്ലേ? എന്തുകൊണ്ട് അതിന്റെ സത്യത്തെക്കുറിച്ച് പറയുന്നില്ല? എന്നാൽ ഇതെല്ലായ്പ്പോഴും നിങ്ങളോട് നിങ്ങൾ എന്താണ് സ്വപ്നം കണ്ടിരുന്നതെന്ന് വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ ഇത് ശരിയാണെന്ന് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ അവർ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാകുന്നു. അവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലേശിക്കപ്പെട്ടിരുന്നു. മലയുടെ മേൽ അവർ കണ്ടതായ ഈ പെട്ടി അത് പാറയായിരുന്നു. ഈ പാറ കൊണ്ടുള്ള പെട്ടി ഏറ്റുപറയലിന്റെ പാറയാകുന്നു. അത് തിരുവെഴുത്തിൽ യേശു പത്രോസിനോട് പറഞ്ഞതുപോലെയായിരുന്നു. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ ഏലിയാവെന്നും ചിലർ മോശയെന്നും മറ്റും പറഞ്ഞു. എന്നാൽ നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ചില ആളുകൾ പറയും, ഇപ്പോൾ കത്തോലിക്ക സഭ പറയുന്നത് റോമൻ കത്തോലിക്ക സഭ ആ പാറ എന്തായിരുന്നു എന്നുള്ളതിനെ പറയുന്നത്, അതായത് യേശു പറഞ്ഞു, ഞാൻ ഈ പാറമേൽ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അവർ പറയുന്നത് പത്രോസിന്റെ മേലായിരുന്നു, പത്രോസ് ആയിരുന്നു ആ പാറ, കാരണം പത്രോസ് എന്ന് വെച്ചാൽ ചെറിയ കല്ല് എന്നർത്ഥമാകുന്നു. അതുകൊണ്ട് ഈ ചെറിയ കല്ലിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയും. അങ്ങനെ പത്രോസിന്റെ മേൽ അപ്പോസ്തോലന്മാരുടെ പിന്തുടർച്ചയായി അവർ സഭയെ പണിതു. അതിനുശേഷം പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ പറയുന്നത് അത് തെറ്റാണ്, എന്നാൽ അവൻ സ്വയം അവന്റെ മേൽ തന്നെയാണ് തന്റെ സഭയെ പണിതത്. ഇതിനോട് യോജിപ്പില്ലായ്മ നടത്താതെ, എന്നാൽ ഞാൻ കാണുന്നതിനനുസരിച്ച് ഇത് രണ്ടും തെറ്റാണ്. എന്തുകൊണ്ടാണെന്നാൽ അവൻ ഒരിക്കലും പത്രോസിന്റെ മേൽ പണിയുകയോ സ്വയം അവന്റെ മേൽ തന്നെ പണിയുകയോ ചെയ്തില്ല, എന്നാൽ അവൻ ആരായിരുന്നു എന്നുള്ള പത്രോസിന്റെ വെളിപാടിന്മേലാണ് പണിയുന്നത്. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ബാരിയോന, ശിമയോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, ഏതെങ്കിലും സെമിനാരിയല്ല, എന്നാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രസാകുന്നു, ഈ ഏറ്റുപറച്ചിലിന്റെ പാറമേൽ, ഈ വെളിപാടിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഓരോ സഭാകാലഘട്ടങ്ങൾക്കും ഈ പാറയുടെ ഏറ്റുപറച്ചിൽ ഉണ്ടായിട്ട് അത് പാറയായി ഏറ്റുപറച്ചിൽ ലാവോദിക്കവരെയാകുന്നു. അതുകൊണ്ടിപ്പോൾ നിങ്ങൾക്കൊരു വിശുദ്ധ പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. വിശുദ്ധ സഭയെന്നോ വിശുദ്ധ സംഘടനാ സഭയെന്നോ ഒരു കാര്യമേ ഇല്ല. പരിശുദ്ധാത്മാവൻ അതിൽ പ്രസംഗിച്ചിരിക്കാൻ കഴിയും, എന്നാൽ അതിൽ നല്ലതും അഴുക്കും വിശ്വാസപാതകരും വ്യത്യസ്തരായവരും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അതിനാൽ ഒരു സംഘടനാ സഭ ഇത് പിടിക്കുകയില്ല. നമുക്ക് കിട്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, ബാക്കിയുള്ള ആർക്കും അത് കിട്ടിയില്ല. ഇല്ല ശ്രീമാൻ, പരിശുദ്ധാത്മാവ് വ്യക്തികളിലേക്കാണ് പകർന്നിരിക്കുന്നത്. ഇതൊരു വ്യക്തിയാണ്. അതിനാൽ ഈ അവസാന കാലത്തെ പെന്തിക്കോസ്റ്റ് സഭ ആദ്യത്തേതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് കാലഘട്ടങ്ങളിൽ കൂടി അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, എന്നാൽ അവർക്കത് ഇപ്പോഴുള്ളത്രയും അളവിൽ ആയിരുന്നില്ല. കാരണം ഇത് ആദ്യത്തേതിലേക്കുള്ള നിരപ്പാക്കലാണ്. അത് നിലവിളക്കെടുക്കുന്നത് പോലെയാണ്, ആൽഫയും ഒമേഗയും ആകുന്നു. ആദ്യത്തെ വിളക്ക് എങ്ങനെയാണ് അവർ കത്തിച്ചിരുന്നത്? അത് ഉയർന്നുയർന്നു പോയിട്ട് പിന്നെ മങ്ങി മങ്ങിയായിട്ട് അതിനുശേഷം അത് വീണ്ടും തിരികെ കടന്നു വന്നു, ആദ്യം മന്ദവുമാകുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ സന്ദേശം സഭയിലേക്ക് പ്രവഹിച്ചിരിക്കുന്നു. എന്നാൽ സഭ ദേഹമായിട്ട് സ്വയം എല്ലാം കൂടി ഈ കൂടാരത്തെ പോലെ എന്ന് നമുക്ക് പറയാം, അവിടെയാണ് അവർ വരുന്നത്. ഇതൊരു പരിശുദ്ധാത്മ കൂടാരമല്ല, അങ്ങനെ ഒരു കാര്യമില്ല. ഈ സഭയിലേക്ക് വരുന്ന വ്യക്തികളാണ് പരിശുദ്ധാത്മാവിന്റെ കൂടാരങ്ങൾ. അവർ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുന്ന കൂടാരങ്ങളാണ്. എന്നാൽ സഭ അതിന്റെ അംഗങ്ങളോട് കൂടിയ കൂട്ടമല്ല, അതിനാൽ അത് ഒഴുകിപ്പോകുന്നു. എന്നാൽ ഈ വെള്ളത്തെ ഒഴിക്കുന്ന മനുഷ്യൻ അത് സഭയുടെ സന്ദേശവാഹകനാകുന്നു, അവൻ സഭയിലേക്ക് സന്ദേശത്തെ പകരുന്നു. എന്നാൽ ഈ വെള്ളം എന്താണ് ചെയ്യുന്നത്? അത് അതിനുള്ളിലുള്ള സകല ചവറുകളെയും ഇളക്കി മറിച്ചു കളയുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, അത് ഇളക്കി മറിച്ചു കളയുന്നു. തേൻ സഹോദര സ്നേഹത്തെ, സഹോദര പ്രീതിയെ കാണിച്ചിരുന്നു. അത് ഈ കാലഘട്ടമാണ് നാം ഇപ്പോൾ ജീവിക്കുന്നതായ ഈ കാലത്തെ സഹോദര പ്രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, നോക്കൂ, ഞാൻ തീർച്ചയായും സഹോദരൻ നെവിലെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സഹോദരൻ ജോൺസനെ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഇന്ന ഇന്ന സഹോദരനെ ഇഷ്ടപ്പെടുന്നില്ല, അതുപോലെ എന്തെങ്കിലുമാകാം. എന്നാൽ എന്തെങ്കിലും ആ സഹോദരനൊന്ന് പറ്റട്ടെ, സഹോദര നിങ്ങളുടെ ഹൃദയം തകർന്നു പോകും, അത് നിങ്ങളെ കൊല്ലുന്നത് പോലെയാക്കും. നമുക്ക് തമ്മിൽ തമ്മിൽ സഹോദര പ്രീതിയും അനുകമ്പയും പ്രാപിക്കാൻ കഴിയും. എന്നാൽ ഒരു കൂട്ടം ജനങ്ങളിൽ അത് പാലിക്കുന്നത് നിങ്ങൾ ആ സഹോദരന് വേണ്ടി എന്തുകൊണ്ടാണ് കരുതുന്നത്? എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾ ആ സഹോദരനുമായി ഈ വേദിയിൽ വെച്ച് അപ്പം മുറിച്ചിരിക്കുന്നു, അത് ഇന്ന് രാത്രിയിൽ ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾ അവനോടൊപ്പം കൂട്ടായ്മ നടത്തുന്നു, നിങ്ങൾ അവന്റെ കൈ കുലുക്കുകയും അവനോടൊപ്പം ആരാധിക്കുകയും ചെയ്യുന്നു. അവൻ നിങ്ങളുടെ സഹോദരനാണ്. അവൻ ഒരുപക്ഷെ നിങ്ങൾക്ക് യോജിക്കാത്തതായി എന്തെങ്കിലും ശാരീരികമായിരിക്കെ ചെയ്തെന്നിരിക്കാം, അതിനാൽ നിങ്ങൾ ഒരുവിധം മാറി നിന്നിരിക്കാം, അത് നിങ്ങൾ ചെയ്തുകൂടാ, എന്നാൽ സ്വല്പം ഒന്ന് ഒഴിവാക്കിന്നിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ആ സഹോദരനോ അല്ലെങ്കിൽ ആ സഹോദരിക്കോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കൊന്നുകളയുന്നത് പോലെയാക്കുന്നു. ഞാനൊരു പ്രായം ചെന്ന മനുഷ്യനാകുന്നു, ഞാനൊരിക്കൽ ചെറുപ്പവും ഇപ്പോൾ പ്രായമേറിയവനുമാകുന്നു. അതിപ്രകാരം ചെയ്യപ്പെടുന്നത് ഞാൻ ഈ കാലങ്ങളിൽ കൂടെ കണ്ടിരിക്കുന്നു. എനിക്ക് അദ്ദേഹവുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല എന്ന് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് പറ്റട്ടെ, അത് അദ്ദേഹത്തെ കൊല്ലുന്ന മാതിരിയാക്കുന്നു. ഹോ ദൈവമേ, ഞാൻ എന്റെ വിലയേറിയ സഹോദരനോട് വീണ്ടും സ്നേഹത്തിലാകാതെ പോകാൻ വിട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. നോക്കൂ, ഇത് സഹോദര സ്നേഹമാണ്, ഇത് കാഴ്ച കൊട്ടാത്തതുപോലെ തോന്നും, എന്നാൽ അത് ഒട്ടുന്നു. തേൻ ഒട്ടുന്നതാണ്. അവർ അവിടെ നിന്നും മലയുടെ താഴേക്ക് വരികയും ഈ മഹത്വമേറിയ വെള്ളം അഞ്ച് പ്രവാഹങ്ങളിൽ കൂടെ ഈ മലയുടെ മേൽ പൊട്ടിയൊഴുകിയിരുന്നു. അഞ്ച് കൃപയുടെ അക്കമാണ്. യേശു, വിശ്വാസം, കൃപ, അഞ്ച് കൃപയുടെ അക്കമാണ്. അഞ്ച് പ്രവാഹങ്ങൾ ഈ തൊട്ടിയിൽ നിന്ന് പ്രവഹിച്ചിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഓരോന്നിനും ആ ഏറ്റുപറയലിന്റെ പാറയുണ്ടായിരുന്നു. വിശുദ്ധന്മാർ നിദ്ര കൊള്ളുകയും ഈ കാലം വരെ കാത്തിരിക്കുകയും 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 ചെയ്യുന്നു. എന്നാൽ ഉടനെ തന്നെ ക്രിസ്തുവിൽ നിന്നും പകർന്ന പരിശുദ്ധാത്മാവ് വന്ന് സഭയെ മുദ്രയിടുകയും അതിനുശേഷം സഭ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. അത് ദൈവത്തിന്റെ ഒരു പൂർണമായ ഒന്നിക്കലായിട്ട് എല്ലാ കാര്യങ്ങളുടെയും മുഖ്യനായ ക്രിസ്തുവിന് ഒരു മണവാട്ടിയായിരിക്കും. നിങ്ങൾ എന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ അവരുടെ സ്വപ്നത്തിൽ അവർ ഈ ചെറിയ പ്രവാഹം താഴെ വരെ എത്തിയിരുന്നോ എന്നവൾ അതിശയിച്ചിരുന്നു. അത് ഉണങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അത് അവൾ തന്നെ സ്വയമായിരിക്കെ, ഇവിടെയാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ സ്വയം അവരെക്കുറിച്ച് തന്നെ തനിക്ക് പരിശുദ്ധാത്മാവുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടവർ ചോദിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞാനിത് പറയുന്നതിന് ഒഴിവാക്കിയിരുന്നു. കാരണം സഭ ഇത് മനസ്സിലാക്കാൻ അത്രയും ആത്മീയമാണോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഞാനിപ്പോൾ ടേപ്പ് നിർത്തിക്കളയുന്നതാണ് നല്ലത്, കാരണം ഇത് സഹോദരന്മാരുടെ ഇടയിൽ ചെന്ന് പറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കന്യഭാഷ പറയാനും ഒച്ചവെക്കാനും നൃത്തം ചെയ്യാനും ഭൂതങ്ങളെ പുറത്താക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ കഴിയും. എന്നിരിക്കലും അപ്പോഴും പരിശുദ്ധാത്മാവുണ്ടായിരിക്കില്ല. ശിഷ്യന്മാർ സന്തോഷത്തോടെ ആർത്തുകൊണ്ട് തിരികെ വന്ന ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ? അവരുടെ കൂടെ തന്നെ യൂദാസും ഉണ്ടായിരുന്നു. ആ നാളിൽ പലരും എന്റെ അടുക്കൽ വന്ന് കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പറയും. അന്ന് ഞാൻ അവരോട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് തീർത്തു പറയും എന്ന് യേശു തന്നെ പറയുന്നില്ലേ? ആ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സൂചകങ്ങളല്ല. അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രഹാം, ഞങ്ങൾ അന്യഭാഷ സംസാരിക്കണോ എന്ന്? തീർച്ചയായും അത് ദൈവത്തിന്റെ കൃപാവരമാണ്. എന്നാൽ ദൈവത്തിന്റെ ആ കൃപാവരങ്ങളിൽ ഈ വീര്യങ്ങളില്ലാതെ അവിശ്വാസികൾക്ക് അത് ഇടർച്ചക്കല്ലായി തീരുന്നു. അത് ദൈവത്താൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ആദ്യം അതാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസവും വീര്യവും പരിജ്ഞാനവും ഇന്ദ്രിയജയവും സ്ഥിരതയും ഭക്തിയും സഹോദരപ്രീതിയും ഉണ്ടായിട്ട് അതിനുശേഷം പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ ഒന്നാക്കി മുദ്രയിടുന്നു. അത് ഇപ്രകാരം സഭാ കാലഘട്ടങ്ങളെ ഒന്നാക്കി മുദ്രയിടുന്നത് പോലെയാണ്. അവൻ തന്റെ മണവാട്ടിയെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരു വ്യക്തിയെയും ഉണ്ടാക്കുന്നു. ആദാമിന്റെ ഒരു വാരിയല്ലെടുത്ത് ഹവ്വയെ ഉണ്ടാക്കിയിരുന്നത് പോലെ അതേ വസ്തു കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാകേണ്ടായ കാര്യങ്ങൾ ഇതാകുന്നു. നിങ്ങൾക്കവയെ അനുകരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കവയെ സാദൃശ്യമാക്കുവാനോ കഴിയയില്ല. അവ ദൈവത്താൽ അയക്കപ്പെട്ടതും ദൈവത്തിൽ നിന്ന് ജനിച്ചതുമാകേണ്ടിയിരിക്കുന്നു. അനുകരണം കലക്കത്തിന് മാത്രം കാരണമാക്കുന്നു. അതിപ്രകാരം ഞാൻ പറയാറുള്ളതുപോലെ ഒരു പരുന്ത് പ്രാവിന്റെ തൂവലുകൾ തന്റെ മേൽ ഒട്ടിച്ചുകൊണ്ട് നോക്കൂ, ഞാനൊരു പ്രാവാണെന്ന് പറയുന്നതിനെ നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? അവനൊരു പ്രാവല്ല, അവനൊരു വെള്ള പരുന്താകുന്നു, ഗൃദ്ധമാകുന്നു. ഒരു കാക്ക മയിലിന്റെ തൂവലുകൾ വെച്ചുകൊണ്ട് നോക്കൂ എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? അതെന്തോ അവൻ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്നാൽ അത് അകത്തു നിന്നും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അത് ക്രിസ്തീയതയെ ഉത്പാദിപ്പിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ സഹോദരിയുടെ കാലുകൾ അവൾ താഴെയെത്തിയപ്പോൾ നനഞ്ഞിരുന്നു. സഹോദരി ഷെഫേർഡ് ഒരു ദാനശീലയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ വീട് തുറന്നിരിക്കുന്നു. അവരും സഹോദരനും അവർ അലഞ്ഞു തിരിയുന്നവനായാലും ഭിക്ഷക്കാരനായാലും എന്തു തന്നെ ആയിരുന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നു. അവരുടെ അടിസ്ഥാന ഭാഗത്തെ ദൈവം സ്വീകരിച്ചു. ഇപ്പോൾ ഈ പാഠത്തെ മനസ്സിലാക്കുക. തെറ്റായിട്ടുള്ള കാര്യം എവിടെയാണ്? ഇതിനുവേണ്ടി ഇത് ഓൺ ചെയ്തുകൂടായിരുന്നു. ബ്രഹാം കൂടാരത്തിന് തെറ്റായ കാര്യം ഇതാകുന്നു. രണ്ട് വിവിധ രീതിയിലുള്ള വിശ്വാസമുണ്ട്, രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള വീര്യമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പരിജ്ഞാനമുണ്ട്, രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഇന്ദ്രിയജയമുണ്ട്. ഒന്നതിനെ നിരോധനമായിട്ട് വിചാരിക്കുന്നു. അവരുടെ പക്കൽ ദൈവം പറയുന്ന പ്രകാരമുള്ള ഇന്ദ്രിയജയമില്ല. അത് അഭക്തിയോടും അനിയന്ത്രിതമായ ക്ഷോഭം നിങ്ങൾക്കുണ്ടായിട്ട് ആവശ്യത്തുള്ള കാര്യങ്ങൾ പെട്ടെന്നാകുകയും വഴക്കിടുകയും ചെയ്യുന്നു. സ്ഥിരതയും മറ്റുമാണെങ്കിൽ അത് നടിപ്പായിട്ട് അതൊരു പരിഹാസമായിരിക്കുന്നു. ഒരു പ്രകൃതിയാൽ അതൊരു സ്വാഭാവികമായി നൽകപ്പെട്ട വിശ്വാസവും സ്വാഭാവികമായി നൽകപ്പെട്ട വീര്യവുമാകുന്നു. സ്വാഭാവികമായി നൽകപ്പെട്ട ഇന്ദ്രിയജയമാണ്. ഇതെല്ലാം സ്വാഭാവികമായി നൽകപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ വലിയ ഭാഗവും മാനസികമായ വിശ്വാസമാണ്. വചനം കേൾക്കുന്നതിൽ കൂടെ അത് നമ്മെ ഒരു ബുദ്ധിപരമായ രീതിയിൽ ദൈവത്തെ തിരിച്ചറിയാൻ ഇടയാക്കുന്നു. എന്നാൽ ഇത് മേലെ നിന്നുമാണ് വരുന്നതെങ്കിൽ, ഓ സഹോദര, അതെപ്പോഴെങ്കിലും ഇവിടെയൊന്ന് ഉറക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു ദൈവികമായ ആത്മീക വിശ്വാസമാകുന്നു. പിന്നെ ആ വിശ്വാസം എന്താണ് ചെയ്യുന്നത്? ആ വിശ്വാസം വചനത്തെ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. മറ്റെന്തെങ്കിലും പറഞ്ഞാലും അതൊരു കാര്യമല്ല, അത് വചനത്തെ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ഇപ്പോഴും ദൈവമാകുന്നു, വചനം ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെ വചനം സ്വയമായി നമ്മുടെ വിശ്വാസത്തിലേക്ക് പകരുമ്പോൾ നമ്മുടെ ബുദ്ധിപരമായ വിശ്വാസം ആത്മീയ വെളിപാടായി തീരുന്നു. ഈ അടിസ്ഥാനത്തിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയും. നോക്കൂ, അത് സഭയിൽ ചേരുന്നതിന്റെ ഒരു ബുദ്ധിപരമായ ധാരണയുടെ മേലല്ല, അതിന്റെ ഒരു ബുദ്ധിപരമായ ധാരണയല്ല, എന്നാൽ വെളിപാടിന്മേലാണ്. നിങ്ങളുടെ പക്കലുള്ളതായ ബുദ്ധിപരമായ വിശ്വാസത്തിന്മേൽ ഈ അനുഗ്രഹത്തിന്റെ പ്രവാഹങ്ങൾ പകരുമ്പോൾ അപ്പോൾ അതിന്മേൽ ഒരു ആത്മീയ വെളിപാടിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതവർ അതിനെതിരായിരിക്കും എന്ന് കാണിക്കുന്നു, എന്നാൽ അതൊരിക്കലും ജയിക്കുകയില്ല. ഓ, എത്ര മഹത്തായ കാര്യമാകുന്നു. ഇപ്പോൾ ഈ വിശ്വാസത്തെയും ഈ അഞ്ച് പ്രവാഹങ്ങളെയും നോക്കുക. എന്റെ പക്കൽ ഇവിടെ ഒരു ചോക്കുണ്ടായിരുന്നു, എന്നാൽ അത് കൊണ്ടുവന്നിരുന്നില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ഇവിടെ കൂടെ താഴേക്ക് വരുന്നതായ അഞ്ച് പ്രവാഹങ്ങൾ ഇതിനെ കൂട്ടിച്ചേർക്കുന്നു. പരിശുദ്ധാത്മാവായിരുന്നു എഫെസു സഭയെ ഒരുക്കിയത്. സ്മരണ സഭയ്ക്ക് ജന്മം കൊടുത്തത് പരിശുദ്ധാത്മാവായിരുന്നു. പെർഗമ സഭയെയും തുവത്തിരയിലെ സഭയും അന്ധകാരത്തിലെ കാലത്തേക്ക് കൊടുത്തത് പരിശുദ്ധാത്മാവായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ കൂടി സ്ഥാപിത സഭാ സംഘടനയുടെ സമ്പ്രദായങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിച്ച് മണവാട്ടിയെ പണിയുന്നതും പരിശുദ്ധാത്മാവാകുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടതും ഒരു മുറി നിർണയിക്കപ്പെട്ടതുമായ മണവാട്ടി, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയെ പരിശുദ്ധാത്മാവ് വിളിച്ച് പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെ ഈ കാലത്തും ആ കാലത്തും ആ കാലത്തും അതുപോലെ മേലെ വരെയുള്ള എല്ലാ കാലത്തും ഇത് പരിശുദ്ധാത്മാവായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു വ്യക്തിയിൽ ഈ വീര്യങ്ങളും കാര്യങ്ങളും പരിജ്ഞാനവും ഇന്ദ്രിയജനയും അങ്ങനെ വിശ്വാസത്തോടെ ഇതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതിനുശേഷം പിന്നെ മൂടിക്കല്ല് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ തമ്മിൽ ഒരുമിച്ച് ദൃഢമായി കൂട്ടിച്ചേർക്കുന്നു. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം. ആ കാരണത്താലാണ് ഇതിന്ന് വളരെ കുറവായിരിക്കുന്നത്. ഞാനിതിവിടെ കാണട്ടെ, എന്റെ പക്കൽ കുറച്ച് പാഠങ്ങൾ കുറച്ചെടുത്തതുണ്ട്, നമുക്കത് നോക്കാം. അവരുടെ സ്വപ്നത്തിന് വേണ്ടി ഞാനൊരു ചിത്രം ഇവിടെ വരച്ചിരുന്നു. നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് അത് കാണാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിൽ നിന്നും എന്താണ് വന്നത്? അതിനുശേഷം അവൻ നിങ്ങൾക്ക് അമാനുഷികമായ വിശ്വാസം, ഇവിടെ താഴെയുള്ള ആത്മീയ വിശ്വാസം തരുന്നു. ഈ ആത്മീയ വിശ്വാസം വചനത്തെ മാത്രം തിരിച്ചറിയുന്നു. മറ്റാരെന്ത് പറഞ്ഞാലും അതൊരു പ്രശ്നമല്ല, അത് യാതൊരു നന്മയും ചെയ്യുകയില്ല. അത് വചനത്തെ മാത്രം അറിയുന്നു. അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ വിശ്വാസത്തിന് വചനം മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. പരിശുദ്ധാത്മാഭിഷേകം എന്നൊരു കാര്യം തന്നെ ഇല്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ വിശ്വാസം വചനത്തെ മാത്രം അറിയുന്നു. അതാണ് യഥാർത്ഥമായ ആത്മീയ വിശ്വാസം. അത് ശരിയാണ്, അത് വചനത്തെ മാത്രം അറിയുന്നു. അങ്ങനെ അത് നമ്പർ ഒന്നാകുന്നു. നമ്പർ ഒന്നിൽ നിങ്ങളുടെ ഇവിടെയുള്ള ബുദ്ധിപരമായ വിശ്വാസത്തെ പരിശുദ്ധാത്മാവ് താഴേക്ക് വന്നിട്ട് ബുദ്ധിപരമായ വിശ്വാസത്തെ ആത്മീയ വിശ്വാസത്തിലേക്കാക്കുന്നു. അതിനുശേഷം ആത്മീയ വിശ്വാസം വചനത്തെ മാത്രം തിരിച്ചറിയുന്നു. ഇപ്പോൾ രണ്ടാമതായിട്ട് അല്ല, മൂന്നാമത്തേത്, അതിനുശേഷം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട് ഈ പരിശുദ്ധാത്മാവ് ഇതിനെ മൂടിക്കൊണ്ട് ഈ കാര്യങ്ങളെയെല്ലാം നിങ്ങളിലേക്ക് മുദ്രയിടുന്നു. നിങ്ങളുടെ വിശ്വാസം തൊട്ട് പരിശുദ്ധാത്മാവ് വരെ ക്രിസ്തുവിൽ മുദ്രയിടുന്നു. അതിനുശേഷം നിങ്ങൾ ഒന്നായിത്തീരുന്നു. ആമേൻ. ഇതിന്റെ വഴിയിൽ നിന്ന് നീക്കിക്കളയാം, അപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ഒന്നാകുന്നു. നിങ്ങളും ക്രിസ്തുവും ഒരുമിച്ച് ജീവിക്കുന്നു. അന്നാളിൽ നിങ്ങൾ ഞാൻ പിതാവിലും പിതാവിനിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമാണെന്ന് അറിയും. അപ്പോൾ അത് ദൈവമായ കർത്താവിന്റെ ഒരു മുദ്രയിട്ട ഘടകമാകുന്നു. അതിനുശേഷം അവർ ന്യായീകരിക്കപ്പെട്ട് ഒരു സ്ഥാനത്താക്കപ്പെടുന്നു. പിന്നെ ആ സമയം വരുമ്പോൾ അവർ തെളിയിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി തീരുന്നു. മത്തായിയുടെ സുവിശേഷം 17:1-5 വാക്യങ്ങളിൽ യേശുവിന്റെ മലമുകളിൽ വെച്ചുള്ള രൂപാന്തരണത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ വെച്ച് പ്രസംഗിച്ചതായ ഇവന് ചെവി കൊടുപ്പീൻ എന്ന സന്ദേശം അത്രമാത്രം പ്രസിദ്ധിയായി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവന് ചെവി കൊടുപ്പീൻ എന്നതായിരുന്നു. ഒരു പുത്രൻ അധികാരം കൊടുക്കുന്നത് എഫെസ്യർ 1:5 നാം കാണുന്നു, നമ്മെ ദത്തെടുത്ത മക്കളായി ദൈവം മുൻനിയമിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തെ നോക്കുക, ഒരു കുട്ടി ആ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അതൊരു മകനാകുന്നു. എന്നാൽ ആ പുത്രനെ വളർത്തുവാൻ രക്ഷകന്മാർ ഉണ്ടായിരുന്നു. ആ മകൻ ശരിയായ രീതിയിലുള്ള ഒരുവനായി വരുന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും അവകാശിയായിരിക്കില്ല. എന്നാൽ അവൻ ശരിയായ പുത്രനാണെങ്കിൽ, അതായത് തന്റെ പിതാവിനെ അനുസരിക്കുന്ന പുത്രനാണെങ്കിൽ, പിന്നെ ആ പുത്രൻ ദത്തെടുക്കപ്പെടുന്നു, അല്ലെങ്കിൽ യഥാസ്ഥാനത്ത് അധികാരത്തിലാക്കപ്പെടുന്നു. പിതാവിനുള്ള എല്ലാത്തിനും അവൻ അവകാശിയായിത്തീരുന്നു. അതായിരുന്നു മലമുകളിലുള്ള രൂപാന്തരണ സമയത്ത് ദൈവം ചെയ്തിരുന്നത്. അവൻ തന്റെ സ്വന്തം പുത്രനെ എടുത്ത് അവനൊരു ശരിയായ പുത്രനാണെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം, എല്ലാവിധ പരീക്ഷകളെയും അവൻ നേരിട്ടതിന് ശേഷം, അവനവനെ മലമുകളിലുള്ള രൂപാന്തരണ സമയത്ത് അവന്റെ മേൽനിഴലിട്ടു. പഴയ നിയമത്തിൽ അവർ ഒരു പുത്രനെ എടുത്ത് ഒരു നല്ല മനോഹരമായ വസ്ത്രമുടിപ്പിച്ച് അവനെ പൊതുജനങ്ങളുടെ മുമ്പിൽ നിർത്തിയിരുന്നു. അവിടെ വെച്ച് അവർക്ക് അവനെ സ്ഥാനപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദത്തെടുക്കുന്നു എന്ന് നാം വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പൗലോസ് അതിനെ നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് എന്ന് ഗലത്തിയർ എഴുതിയ ലേഖനത്തിൽ പറയുന്നതായി ഞാൻ വിചാരിക്കുന്നു. ഒരു പുത്രനെ സ്ഥാനപ്പെടുത്തുന്നതിൽ അതിനെക്കുറിച്ച് കർത്തൃസേവകരും വേദപുസ്തകം വായിക്കുന്ന ആത്മീയ മനുഷ്യരും മനസ്സിലാക്കുന്നുണ്ട്. ഒരു പുത്രനെ സ്ഥാനനിർണയം ചെയ്യുകയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ ശിശു ജനിച്ചപ്പോൾ അവനൊരു മകനായിരുന്നു. അവിടെയാണ് നമ്മുടെ പെന്തക്കോസ്തുകാരായ ജനങ്ങൾ അവരുടെ തെറ്റ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഈ കുടുംബത്തിൽ ജനിച്ചിരിക്കെ, അത് ശരിയാണ്. അതിനുശേഷം നാം ശരിയായ രക്ഷകന്മാർക്ക് കീഴ്പ്പെട്ടവനായിരുന്ന് ശരിയായ രീതിയിലുള്ള മക്കളായിരിക്കണം. പഴയ കാലത്തൊരു മനുഷ്യന് തന്റെ പുത്രൻ ശരിയായ രീതിയിലുള്ള ഒരു പുത്രനായി തീരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല രക്ഷകനെ, ഏറ്റവും നല്ല അധ്യാപകനെ കണ്ടുപിടിച്ചിരുന്നു. കാരണം ആ പുത്രൻ അവന്റെ പിതാവിനെ പോലെ വളർന്നു വന്നിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു ശരിയായ രക്ഷകനെ അയാൾക്ക് കിട്ടുന്നു. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ ഏറ്റവും നല്ല രക്ഷകന് വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ദൈവമായ നമ്മുടെ പിതാവിനെ കുറിച്ച് അത് എത്രമാത്രം അധികമായിരിക്കും. അവൻ ഒരിക്കലും അതിനുവേണ്ടി മെത്രാന്മാരെയോ കാർദിനാൽമാരെയോ പട്ടക്കാരെയോ എടുക്കുന്നില്ല. നമ്മുടെ രക്ഷകനായിട്ട് അവന് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉപദേശകനാണ്. അവൻ സഭയിലായിരിക്കുന്നു. അവൻ പിതാവിന്റെ അടുക്കൽ സന്ദേശത്തെ എത്തിക്കുന്നു. ഈ രക്ഷകൻ പിതാവിന്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു വൈക്കോൽ തന്റെ തൊപ്പിയിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു തൂവൽ എന്ന് നാം അതിനെ പറയുന്നു, അങ്ങനെയുള്ള ചില രക്ഷകനെ അവൻ കൊണ്ടുവരുന്നില്ല. എന്നിട്ട് അവർ പറയും, ഓ, ഞാൻ അവന്റെ പിതാവിനോട് ഈ കുട്ടിയെക്കുറിച്ച് അവനൊരു വിശ്വാസഘാതകനാണെന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ ഞാൻ ആ പിതാവിനോട് പറയുകയാണെങ്കിൽ ആ പിതാവ് എന്റെ മേൽ കോപിതനായേക്കാനിടയുണ്ട്. അതൊരു ശരിയായ രീതിയിലുള്ള രക്ഷകനല്ല. ഒരു ശരിയായ തരത്തിലുള്ള രക്ഷകൻ ആത്മാർത്ഥതയുള്ളവനും സത്യം പറയുന്നവനുമാകുന്നു. പരിശുദ്ധാത്മാവ് ദൈവം മുമ്പാകെ വരുമ്പോൾ നമുക്കായി സത്യം പറയുന്നു. അങ്ങനെ അവൻ കടന്നു വരുന്നു. അവൻ എന്നെ ലജ്ജിതനായിക്കൊണ്ട് പറയുകയാണ്, നിന്റെ പുത്രിമാരെല്ലാം അവരുടെ മുടി കത്തിരിക്കുകയും നീ അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അവർ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നിന്റെ പുത്രന്മാർ സംഘടനാ മനോഭാവത്തോടു കൂടിയവരായിട്ട് ഒരുവനെ മറ്റൊരുവനെ കണ്ടുകൂടാത്ത അവസ്ഥയിലായിരിക്കുന്നു. അവർ ഇതിനുവേണ്ടി അതും അതിനുവേണ്ടി ഇതും പകരമായിട്ട് എടുക്കുന്നു. അവൻ എപ്രകാരം ലജ്ജിതനായിരിക്കും. എന്നാൽ ആ രക്ഷകൻ എപ്രകാരം, ഓ, അവൻ വാസ്തവമായി മകനാകുന്നു, അവനവന്റെ അപ്പന്റെ പോലെ തന്നെയാണ് എന്ന് പറയാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. ഓ, അത് പറയുന്നത് അവൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ പിതാവ് അഭിമാനം കൊണ്ട് നിറഞ്ഞിട്ട് പറയും, ഇതെന്റെ മകനാകുന്നു. അത് തന്നെയാണ് മലമുകളിലുള്ള രൂപാന്തരണ സമയത്ത് ദൈവവും ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു. അമാനുഷികമായി ഈ കാര്യം നടന്നിരുന്നതിൽ പത്രോസും മറ്റുള്ളവരും ആവേശഭരിതനായി പോയി. പത്രോസ് ആവേശഭരിതനായി. എന്നിട്ട് അവൻ പറഞ്ഞു, നമുക്ക് 3 മണ്ഡപം പണിയാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും വേണ്ടിയാകട്ടെ. അവൻ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ദൈവം അവന്റെ വായടച്ചു കളഞ്ഞു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നവൻ പറഞ്ഞു. ദൈവം അവനെ തന്നെ ഒരു പശ്ചാത്തലത്തിലാക്കിയിട്ട് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു. മോശ ന്യായപ്രമാണത്തെ പ്രതിനിധീകരിച്ചിരുന്നു. പ്രവാചകന്മാർ അവന്റെ ന്യായത്തെ പ്രതിനിധീകരിച്ചിരുന്നു. നമുക്ക് അവന്റെ ന്യായപ്രമാണത്താൽ ജീവിക്കാൻ കഴിയുകയില്ല. അവന്റെ ന്യായത്താലും നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഞാൻ അവനോട് നീതിയെ ചോദിക്കുന്നില്ല. എനിക്ക് നീതിയല്ല, കരുണ ആവശ്യമായിരിക്കുന്നു. എനിക്ക് അവന്റെ നിയമത്തെ പാലിക്കാൻ കഴിയില്ല. എനിക്ക് അവന്റെ നീതിയെ നേരിടാൻ കഴിയില്ല. എന്നാൽ എനിക്ക് അവന്റെ കരുണ ആവശ്യമായിരിക്കുന്നു. ന്യായപ്രമാണവും നീതിയും അവനിൽ പൂർത്തിയായിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. അതവനാകുന്നു, അവനൊരുവനാകുന്നു. പഴയ നിയമത്തിൽ ഒരു പുത്രൻ ദത്തെടുക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് സ്ഥാനപ്പെടുത്തപ്പെടുമ്പോൾ, അവന്റെ പേര് അവന്റെ പിതാവിന്റെ ചെക്ക് ബുക്കിൽ ഉള്ളത്രയും തന്നെ വിലയുള്ളതാകുന്നു. അതേ ശ്രീമാൻ, അതിനൊരു അടയാളമായിട്ട്, ഒരു മുദ്രയായിട്ട് അവരൊരു മോതിരം ഉപയോഗിച്ചിരുന്നു. അവർ അതിന്മേൽ തുപ്പിയിട്ട് അത് വെക്കുമായിരുന്നു. അതൊരു മുദ്രയായിരുന്നു. അവനവന്റെ പിതാവിന്റെ മോതിരം ധരിച്ചിരുന്നു. അതവന്റെ മുദ്രയായിരുന്നു. അത് അവന്റെ പിതാവിനുള്ളത്രയും തന്നെ വിലയുള്ളതായിരുന്നു. അങ്ങനെ യേശു ദൈവത്തോട് അനുസരണയുള്ളവനായി തിരിഞ്ഞിട്ട് ദൈവം അവനെ അധികാരത്തോടു കൂടി സ്ഥാനപ്പെടുത്തി. ഇത് അവനാകുന്നു. അതുപോലെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ഒരംഗം ജനിച്ചിട്ട് ഈ വീര്യങ്ങൾ അവനിൽ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ട് കഴിയുമ്പോൾ, അതായത് വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, സഹോദര സ്നേഹം, ഭക്തി എന്നീ കാര്യങ്ങൾ ദൈവം അവനിൽ കണ്ടു കഴിയുമ്പോൾ, പിന്നെ അവനെ മുദ്രയിടുകയും അല്ലെങ്കിൽ അവനെ അധികാരത്തിലാക്കി സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കാണുന്നത്. അതിനുശേഷം എഫസ്യർ 4:30 പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അതിനാലല്ലോ വീണ്ടെടുപ്പിന്റെ നാൾ വരെ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിൽ ചില ബാപ്റ്റിസ്റ്റുകാർ നിത്യസുരക്ഷയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ അവസ്ഥയിലെത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം കൂടെ നിൽക്കാം. ഇത് നിത്യസുരക്ഷയാകുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സ്ഥാനത്താകുകയാണെങ്കിൽ ആകുന്നു. എന്നാൽ ആരെങ്കിലും വെറുതെ ഞാൻ പോയിട്ട് ബാപ്റ്റിസ്റ്റ് സഭയിൽ ചേരും, ഞാൻ പ്രസ്ബിറ്റേറിയൻ ആകുന്നു, എനിക്ക് നിത്യസുരക്ഷയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളുടെ സ്വന്തം ജീവൻ നിങ്ങൾക്കതില്ല എന്ന് തെളിയിക്കുന്നു. ഇതവിടെ ഉണ്ടായിരിക്കാതെ ദൈവം നിങ്ങളെ ദത്തെടുക്കുകയും പരിശുദ്ധാത്മാവിനാൽ തന്റെ രാജ്യത്തിലേക്ക് മുദ്രയിടും വരെ അതിനുശേഷം പിന്നെ ഒരു പുറത്തു പോകലില്ല. നിങ്ങൾ നിത്യമായും സുരക്ഷിതനായിരിക്കുന്നു. വിശ്വസിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ നിങ്ങളും നിങ്ങളിലുള്ള ഈ ദൈവികമായ കഴിവുകളെല്ലാം തന്നെ വീണ്ടെടുപ്പിന്റെ നാൾ വരെ മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. മുൻനിർണയിക്കപ്പെട്ട ഒരു മണവാട്ടിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറയും ചുളുക്കവും ഇല്ലാത്തതായ ഒരു സഭാവൻ ഉണ്ടായിരിക്കുമെന്ന് ദൈവം പറഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുൻനിയമിക്കലിൽ വിശ്വസിക്കുന്നു. മണവാട്ടി മുൻനിയമിക്കപ്പെട്ടിരിക്കുകയും അവൾക്ക് അവിടെ ആകേണ്ടിയിരിക്കുന്നു. ഞാൻ അവളോട് കൂടിയാണ് നാശിക്കുന്നു, ഞാൻ അവളോട് കൂടിയാകുന്നു. ഈ കാര്യങ്ങൾ ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയും പിന്നെ ദൈവരാജ്യത്തിലേക്ക് മുദ്രയിടുന്നതുവരെ എന്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതിന്റെ ചുമതല എന്റെ മേലാകുന്നു. അവിടെയാണ് പരിശുദ്ധാത്മാവ്, അവിടെയാണ് ദൈവത്തിന്റെ യഥാർത്ഥമായ പ്രവൃത്തികൾ. അത് വീണ്ടെടുപ്പിന്റെ നാൾ വരെ മുദ്രയിട്ടിരിക്കുന്നു. അതായിരുന്നു അവരുടെ സ്വപ്നം. അത് മനോഹരമായിരിക്കുന്നുവെന്ന് ഞാൻ ഓർത്തു. ആ കാരണത്താൽ സഭ ഈ സ്ഥാനത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി വരുമ്പോൾ, സഭ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്കിത് മനസ്സിലാക്കുന്നതിനു വേണ്ടി ഞാനിത് ശരിക്കു പറയട്ടെ, സഭ അവിടെ ആയിരിക്കുന്നതിനു വേണ്ടി മുൻ നിയമിച്ചിരിക്കുന്നു. ഞാൻ അതിനോടൊപ്പം ആകാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം ആയിരിക്കുന്നതിനുള്ള ഏക വഴി എന്നത് അതിന്റെ ഒരു ഭാഗമാകുകയാണ്. ഞാൻ എങ്ങനെയാണ് അതിന്റെ ഭാഗമാകുന്നത്? അത് ഞാൻ അതിലായിരിക്കുന്നതിൽ കൂടെയാണ്. ഞാൻ എങ്ങനെയാണ് അതിലാകുന്നത്? അത് ഏക ആത്മാവിനാലുള്ള സ്നാനത്താലാണ്. 1 Cor 12 നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. ഏക ശരീരമാണ്, അതിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങളെ നിങ്ങളുടെ മേൽ പറ്റിച്ചുകൊണ്ട് ഞാൻ അന്യഭാഷ സംസാരിക്കുന്നു, എനിക്കത് കിട്ടിയിരിക്കുന്നുവെന്ന് പറയാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് ദേഷ്യപ്പെടുകയും ആണയിടുകയും അങ്ങനെയെല്ലാമായി തുടരുന്നു. അതൊരു കിളിയുടെ മേൽ മയിലിന്റെ തൂവലുകൾ വെക്കുകയാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ സ്വന്തം ജീവൻ അതല്ലെന്ന് തെളിയിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ ദൈവത്താൽ നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിനെക്കുറിച്ചൊരു അഭിനയമില്ല, നിങ്ങൾ മാത്രമാകുന്നു. അപ്പോഴാണ് ദർശനങ്ങളും പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായ ദൈവപ്രവൃത്തികളും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുന്നത്. എന്ത് കാരണത്താലാണ്? നിങ്ങളും ക്രിസ്തുവും ഒന്നായിരിക്കുന്നു. അത് മനസ്സിലായിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളും ക്രിസ്തുവും ഒന്നാകുന്നു. ഞാൻ വിചാരിച്ചിരുന്നതായ കാര്യങ്ങളിൽ ചിലതുകൂടി ഇവിടെ കുറിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മെ ജീവന്റെ സ്ഥാനത്തെത്തിക്കുകയും നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യുന്നു. എന്റെ പക്കൽ ഇവിടെ എംഫറ്റിക് ഡയഗ്ലോട്ട് എന്ന യവന നിഘണ്ടുണ്ട്. ഞാൻ വചനത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. ഇതിൽ യോഹന്നാന്റെ 3:16 നാം ഒരു സ്ഥാനത്തായി, അതായത് എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ എന്ന് പറയുന്നതും, വേറൊരു സ്ഥാനത്തായി അതിനെ ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ എന്ന് പറയുന്നതും നാം കാണുന്നു. എന്നാൽ എബ്രായ ഭാഷയിൽ അതിനെ അവസാനമില്ലാത്ത ജീവൻ എന്ന് പറയുന്നു. യവന ഭാഷയിൽ അതിനെ AINIOAN എന്ന് പറയുന്നു. അതിനെ അയോൺ എന്ന് പറയുന്നത് പോലെയുണ്ട്. അയോൺ എന്ന് വെച്ചാൽ ഒരു സ്ഥാനം, എണ്ണപ്പെടാൻ കഴിയാത്ത ഒരു എണ്ണമാണ്. അത് കോടിക്കും 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 അപ്പുറത്താണ്. എന്നാൽ ഇത് സമയത്തിന്റെ അയോനാണ്, നിത്യജീവനാണ്. അതിന്റെ ഇംഗ്ലീഷ് വാക്കെന്നത് നിത്യമായ എന്നാകുന്നു. അതിനെ നിത്യമായതെന്നും അയോൺ അല്ലെങ്കിൽ അവസാനമില്ലാത്ത ജീവനെന്നും വിളിക്കുന്നതായി നാം അറിയുന്നു. നിങ്ങൾക്ക് അവസാനമില്ലാത്ത ജീവനുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് നശിക്കാൻ കഴിയും? നിങ്ങൾ നിത്യതയുടെ ഒരു ഭാഗമാകുന്നു. നിത്യമായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സാത്താൻ നിത്യനല്ല. ഇല്ല, അവൻ സാത്താനായി തീരുകയാണ്. നരകം നിത്യമല്ല. നരകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അത് നിത്യമല്ല. ഈ ശരീരങ്ങൾ നിത്യമല്ല, ഇവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിത്യമാകുന്നു. അതിനൊരിക്കലും ഒരു തുടക്കമോ അല്ലെങ്കിൽ അതിനൊരു അവസാനമോ ഇല്ല. നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള ഒരേ ഒരു വഴി യവന ഭാഷയായ ജോയ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്വന്തം ജീവൻ എന്നാകുന്നു. നാം അവന്റെ പുത്രന്മാരും പുത്രിമാരുമായി തീർന്നപ്പോൾ നാം ദൈവത്തിന്റെ ഒരു ഭാഗമാകുകയും നമുക്ക് ആയോൺ ജീവൻ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ നമ്മൾ ജീവിക്കുന്ന ഭാഗം ഈ വചനത്തെ ഇവിടെ തൊട്ട് അവിടെ വരെ തിരിച്ചറിയുകയും ആ തിരിച്ചറിയുന്നത് ആയോൺ ജീവനാകുന്നു, അവസാനമില്ലാത്ത ജീവനാകുന്നു. അത് ദൈവത്തിന്റെ സ്വന്തം ജീവനാണ്. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ വെച്ച് ഒരു യഹോ വിറ്റ്നസ്സുകാരുമായി എനിക്ക് സംവാദമുണ്ടായി. ആരുടെയെങ്കിലും വിശ്വാസത്തിന്മേൽ എനിക്ക് യാതൊരു അവഗണനയുമില്ല. യഹോ വിറ്റ്നസ്സിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെട്ട ധാരാളം പേർ നമുക്കിവിടെയുണ്ട്. നമ്മുടെ ട്രസ്റ്റിമാരിൽ ഒരാൾ തന്നെ യഹോ വിറ്റ്നസ്സുകാരനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. അത് സഹോദരൻ വുഡ്സും മറ്റുള്ളവരുമാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്മാരും സഹോദരിമാരും മിക്കവാറും എല്ലാവരും തന്നെ കടന്നുവന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ദർശനങ്ങൾ അവർ ചെയ്ത കാര്യങ്ങളെ അവരോട് പറഞ്ഞിരുന്നു, അത് പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ യഹോവ വിറ്റ്നസ്സുകാരുടെ പുസ്തകത്തിൽ നിങ്ങൾ ശ്വസിക്കുന്നതായ ശ്വാസം പ്രാണനാണെന്ന് പറയുന്നു. ഇപ്പോൾ അത് ശരിയായിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസം പ്രാണനല്ല. അതാണെങ്കിൽ ഒരു വട്ടം നിങ്ങൾ ഒരു രീതിയിലുള്ള പ്രാണനാകുന്നു, അടുത്ത വട്ടം നിങ്ങൾ ആ പ്രാണനെ മറ്റാരെങ്കിലും ശ്വസിച്ചിരുന്നു. നിങ്ങൾ എവിടെയായിരിക്കുമെന്ന് നോക്കുക. ശ്വാസം എന്നത് കാറ്റാകുന്നു. കാറ്റാണ് നിങ്ങൾ മൂക്കിൽ കൂടെ ശ്വസിക്കുന്നത്. ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന തിരുവെഴുത്തിൽ നിന്നുമാണ് ഇതെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചില കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അവനൊരു മനുഷ്യനായിരുന്നെങ്കിൽ ദൈവം ഈ ജീവശ്വാസം അവനിലേക്ക് ഊതുന്നതിന് മുമ്പ് ഏത് തരത്തിലുള്ള ശ്വാസമായിരുന്നു അവൻ ശ്വസിച്ചിരുന്നത്? ഏത് തരത്തിലുള്ള ശ്വാസമായിരുന്നു അവൻ ശ്വസിക്കുന്ന ഒരു ജീവിക്കുന്ന മനുഷ്യനായിരുന്നു? അങ്ങനെ അതിപ്രകാരമാണെങ്കിൽ പിന്നെ എല്ലാ മൃഗങ്ങളും ഒരു ജീവിക്കുന്ന പ്രാണിയാകുന്നു, കാരണം അവയൊരു മനുഷ്യന്റെ പ്രാണനെ ശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ പ്രാണനും എല്ലാം തമ്മിൽ ഒന്നായിരിക്കുന്നു. എങ്കിൽ പിന്നെ യേശുവിന് മരിക്കേണ്ടിയിരുന്നില്ല. മൃഗങ്ങളുടെ ബലി ധാരാളമായിരുന്നു. അതുകൊണ്ട് സഹോദര, ഈ വാദത്തിനൊരു നിലപാടില്ല. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? അവൻ നിത്യജീവന്റെ ശ്വാസത്തെ ഊതുകയാണ് ചെയ്തത്. ആമേൻ. അപ്പോൾ അവനൊരു ജീവദേഹിയായി തീർന്നു, ഒരു മരിക്കാൻ കഴിയാത്ത പ്രാണനായി തീർന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈമുട്ട് വരെ തേനിനെ ഇപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, നിത്യജീവന്റെ ശ്വാസത്തെ അവന്റെ മൂക്കിലേക്ക് ഊതി. അങ്ങനെ അവൻ ഒരു നിത്യനായ പ്രാണിയായി തീർന്നു. കാരണം ദൈവമാണ് ഊതിയത്, പ്രകൃതി എന്താണ് ചെയ്തത് അതല്ല. എന്നാൽ ദൈവം ചെയ്തതാണ്. ജീവന്റെ ശ്വാസത്തെ അവന്റെ മൂക്കിൽ ഊതുകയും അവനൊരു ജീവദേഹിയാകുകയും ചെയ്തു. നിങ്ങൾ നിങ്ങളെന്നോട് ചോദിക്കും, സഹോദരൻ ബ്രഹാം ആദം മരിച്ചുവല്ലോ? എന്നാൽ ഓർക്കുക, ആദം മരിക്കുന്നതിന് മുമ്പ് അവനെ വീണ്ടെടുത്തിരുന്ന ഒരു കുഞ്ഞാടവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ മുൻ നിയമിച്ചവരെ അവൻ വിളിച്ചിരുന്നു. അവരെ വീണ്ടെടുക്കുന്നതിനായി അവനൊരു കുഞ്ഞാടുണ്ട്. അവനൊരു മാതൃകയായിരുന്നു. ആദാം വീണുപോയി. അപ്പോൾ ആദാമിന് വേണ്ടി കുഞ്ഞാട് നിയമിക്കപ്പെട്ടു. കാരണം അവന്റെ മൂക്കിൽ നിത്യനായ ദൈവത്തിന്റെ ശ്വാസം ഊതിയിരുന്നു. അങ്ങനെ അവനൊരു ജീവദേഹിയാകുകയും ചെയ്തിരുന്നു. അവനൊരു ദൈവപുത്രനായിരുന്നു. അവന്റെ ശ്വാസമല്ല, അത് ആഫ്രിക്കയിലെ വാക്കുപോലെയാണ്. അതിനുവേണ്ടിയുള്ള യവന ശബ്ദം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ആഫ്രിക്കയിൽ ഈ ശബ്ദത്തെ അവർ അമോയ എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം കാറ്റ്, ഒരു കാണപ്പെടാത്ത ശക്തി എന്നാകുന്നു. മൃഗങ്ങളും അമോയ ശ്വസിക്കുന്നു, പാപികളും അമോയ ശ്വസിക്കുന്നു. ആ നിത്യദേഹിയാണ് നമ്മളൊക്കെ ശ്വസിച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ നാം നിത്യജീവന് വേണ്ടി എന്തിനാണ് പരിശ്രമിക്കുന്നത്? നാം നിത്യജീവന് വേണ്ടി എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അത് തിരിച്ചടിക്കുന്നു സഹോദര, അതിനത് ചെയ്യാൻ കഴിയുകയില്ല. ദൈവം വിശേഷിച്ചും ആദാമിന്റെ മേൽ നിത്യജീവന്റെ ശ്വാസത്തെ ഊതുകയും അവൻ ദൈവത്തോടൊപ്പം നിത്യനായ ഒരു വ്യക്തിയാകുകയും ചെയ്തു. അവൻ ദൈവത്തെ പോലെ ശക്തി ഉണ്ടായിരുന്നു. അവനൊരു പൂർണ്ണ വൈദഗ്ധ്യം പ്രാപിച്ചവനായിരുന്നു. അവൻ ഭൂമിയുടെ ദൈവമായിരുന്നു, സ്വർഗത്തിലെ ദൈവമല്ലായിരുന്നു, ഭൂമിയുടെ ദൈവമായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം ദൈവമക്കൾ വീണ്ടും ദേവന്മാരാകും. നിങ്ങൾ ദേവന്മാരല്ലോ എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലേ എന്ന് യേശു ചോദിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ എങ്ങനെ കുറ്റം വിധിക്കാൻ കഴിയും? ഇപ്പോൾ നാം ആഴമേറിയ ചില കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നാം ഇതിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ അവർ ഇവിടെയാകുന്നു. അവനിപ്പോൾ ഒരു ദൈവപുത്രനാകുന്നു, എന്നാൽ അവനൊരു തെറ്റ് ചെയ്യുന്നു. അവൻ തെറ്റാണ് ചെയ്യുന്നതെന്ന് അവനറിയാം. ഓർക്കുക, ആദം വഞ്ചിക്കപ്പെട്ടില്ല. തിരുവെഴുത്ത് 1 തിമോത്തിയോസിന്റെ 3 പ്രകാരം പറയുന്നു, ആദമല്ല സ്ത്രീ എത്ര വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാകപ്പെട്ടത്. ആദം ഹവയോടൊപ്പം നടന്നു, കാരണം അത് അവന്റെ ഭാര്യയായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും സാത്താനാൽ വഞ്ചിക്കപ്പെട്ടില്ല, എന്നാൽ തന്റെ മണവാട്ടിയോടൊപ്പം മരണത്തിലേക്ക് നടക്കുകയാണ് ഉണ്ടായത്. അവൻ മണവാട്ടിയോടൊപ്പമായിരിക്കാൻ പോയി, അതിനാൽ അവന് സഭയെ വീണ്ടെടുക്കാൻ കഴിയുന്നു. ആദം തെറ്റായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു, അതുകൊണ്ട് അവൻ ഹവയോടൊപ്പം പുറത്തിറങ്ങി. എന്നാൽ അവർക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അവിടെ തയ്യാറാക്കപ്പെട്ടിരുന്നു, അതായത് അവർ വീണ്ടെടുക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഈ കുഞ്ഞാടുകൾ ഇന്ന് ദൈവത്താൽ മുന്നറിയിക്കപ്പെട്ടതും കൂടാതെ അവർക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടായിട്ട് ദൈവം വിളിച്ചതുമാകുന്നു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ പറ്റുകയില്ല. പിതാവ് എനിക്ക് തന്നിരിക്കുന്നതെല്ലാം എന്റെ അടുക്കൽ വരും. അത് ശരിയല്ലേ? അതുകൊണ്ട് ലോകസ്ഥാപനം തൊട്ടേ ഒരു കുഞ്ഞാട് നമുക്കായി തയ്യാറാക്കപ്പെട്ടിരിക്കുകയും അവിടെ അവരുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ ഇടുകയും ചെയ്തിരിക്കുന്നു. പുനരുദ്ധാനത്തിലേക്ക് പോകുന്ന എല്ലാവർക്കും വേണ്ടി കൃപയുടെ വഴി ഒരുക്കുന്നതിനായി ഒരു കുഞ്ഞാട് ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഒരുക്കപ്പെട്ട ഒരു കുഞ്ഞാടായിരുന്നു ആദാമിന്റെ കുഞ്ഞാടായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആദാമിന് ഒരു ഒരുക്കപ്പെട്ട കുഞ്ഞാടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇന്നത്തെ സഭയാകുന്നു. ഞാനതിനെ സഭയെന്ന് അർത്ഥമാക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? ഇത് ദൈവനിന്ദയായി പറയുകയല്ല. ഞാൻ ആരുടെയും വികാരങ്ങളെ വേദനിപ്പിക്കാൻ അർത്ഥമാക്കുന്നില്ല. ഞാൻ അതിനുവേണ്ടിയല്ല ഇവിടെ ആയിരിക്കുന്നത്, കാരണം ഞാൻ എന്നെ തന്നെ വിശദീകരിച്ചിരിക്കുന്നു. ഞാൻ സഹായിക്കുന്നതിനു വേണ്ടി ഇവിടെ ആയിരിക്കുന്നു. എന്നാൽ ഞാൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? യഥാർത്ഥത്തിൽ ഈ സഭകളൊന്നും സഭകളല്ല, ഒരൊറ്റ സഭയേ ഉള്ളൂ. ഇവയെല്ലാം ലോഡ്ജുകളാണ്, മനസ്സിലായോ? ഇവയെല്ലാം ലോഡ്ജുകളാണ്. എനിക്കതിനെതിരായി അതൊക്കെയും കൊള്ളാം, എന്നാൽ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അത് വെറും ലോഡ്ജുകളാണെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മെഥഡിസ്റ്റ് ലോഡ്ജിൽ ഉൾപ്പെട്ടിരിക്കുന്നു, പ്രസ്ബിറ്റേറിയൻ ലോഡ്ജിൽ ഉൾപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരുടെ ലോഡ്ജിൽ. അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം നോക്കൂ, അവ ലോഡ്ജുകൾ മാത്രമാണ്. നോക്കുക, സഭകൾ യഥാർത്ഥത്തിൽ ലോഡ്ജുകളാണ്. അവിടെ ഒരേ ആശയം തമ്മിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്നാൽ സഭ ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആ സഭയിൽ ചേരാൻ കഴിയുകയില്ല, നിങ്ങൾ അതിൽ ജനിച്ചിരിക്കണം. അങ്ങനെ നിങ്ങൾ അതിൽ ജനിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു അംഗമാകുന്നു. അതിപ്രകാരം എന്റെ കുടുംബം പോലെയാണ്. ഞാൻ ബ്രഹാം കുടുംബത്തിലായിട്ട് 53 വർഷങ്ങളായിരിക്കുന്നു. അവരൊരിക്കലും എന്നോട് കുടുംബത്തിൽ ചേരുന്നതിനായി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് എന്റെ കുടുംബത്തിൽ ചേരേണ്ട ആവശ്യമില്ല. ഞാനൊരു ബ്രഹാമായിട്ട് ജനിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ സഭയിൽ ജനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ മറ്റുള്ളതെല്ലാം ലോഡ്ജുകളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതെ ശ്രീമാൻ, ഒരു ദിവസം ഞാൻ പുല്ലിയെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വലിയ വിശുദ്ധ കത്തോലിക്ക സഭയെന്ന് അവർ വിളിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ ചിന്തിച്ചും കൊണ്ട് ഞാൻ പുല്ലിയെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ എന്നെ നിർത്തിയിട്ട് കർക്കശമായി അതിനെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ചുറ്റുമായി നോക്കി, എന്നിട്ട് വീണ്ടും പുല്ലിചെത്തുവാൻ തുടങ്ങി. അത് വീണ്ടും എന്നെ തടഞ്ഞിട്ട് അവരെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവരും മറ്റുള്ളവരെ പോലെ ലോഡ്ജുകളാണ്. അവർ സഭയല്ല, സഭ ഒന്നു മാത്രമേ ഉള്ളൂ. അവർ ഒരു ലോഡ്ജിന്റെ അംഗങ്ങളാണ്, കാരണം നിങ്ങൾക്കൊരു ലോഡ്ജിൽ ചേരാൻ കഴിയും, സഭയിൽ ചേരാൻ കഴിയുകയില്ല. സഭയിൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. പൊതുജനനത്താൽ നിങ്ങൾ അതിലൊരു അംഗമാകുന്നു. അതിനുശേഷം ആ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് അതിലൊരു സഹോദരനോ ഒരു സഹോദരിയോ ആകുന്നു. എന്റെ പക്കൽ ഇവിടെയുള്ള എംഫറ്റിക് ഡയഗ്ലോട്ടിൽ നിന്നും ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ വായിക്കട്ടെ. അത് വെളിപാട് പുസ്തകം 17:3 ആകുന്നു. എംഫറ്റിക് ഡയഗ്ലോട്ടിന്റെ വെളിപാടിൽ അത് എപ്രകാരം വായിക്കപ്പെടുന്നുവെന്നും എത്ര മനോഹരമായി ഇതുമായി താരതമ്യപ്പെടുന്നുവെന്നും നോക്കുക. വെളിപാട് 17 ആകുന്നു. ശരി, ഒരു നിമിഷത്തേക്ക് നമുക്കത് വായിക്കാം. ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. വെളിപാട് 17:3. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. ഞാൻ നിഘണ്ടുവിൽ നിന്നും ഇത് വായിക്കുകയാണ്. വരിക, പെരുവള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് വത്തിക്കാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പക്കൽ ഇവിടെ അവർ സൺഡേ വിസിറ്റർ ഉണ്ട്. അതിൽ കത്തോലിക്ക സഭയിൽ നിന്നും അതെന്താണെന്ന് കൃത്യമായി നമ്മോട് പറയപ്പെടുന്നു. ഇത് അതിന് ഉത്തരം കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്നാൽ ഒരു നിമിഷം നിൽക്കുക, അവിടെ എല്ലാ തരത്തിലുമുള്ള നാമങ്ങൾ ഉണ്ടായിട്ട് അത് അതിനെ 666 ഉണ്ടാക്കും. എന്നാൽ ഒരു നിമിഷം നിൽക്കുക എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പേര് 666 ഉണ്ടാക്കാനിടയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ 7 മലകളുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ ഭരിക്കുന്നില്ല. അത് ശരിയാണ്. പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി കാണിച്ചു തരാം. വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രയെന്ന് വെളിപാട് 17:15 പറയുന്നു. ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇത് എംഫറ്റിക് ഡയഗ്ലോട്ടിൽ നിന്നുമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ദൂഷണ നാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ കിംഗ് ജെയിംസിൽ പറയുന്ന പ്രകാരം അത് ഫുൾ ഓഫ് നെയിംസ് ഓഫ് ബ്ലാസ്ഫമി, ദൂഷണ നാമങ്ങൾ എന്നാണ്. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ഞാനത് എടുക്കുന്നതാണ്. വെളിപാട് 3 ശരി, അതിവിടെയാകുന്നു. വെളിപാട് 17:3 വാക്യത്തെ ശ്രദ്ധിക്കുക. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഈ രീതിയിലാണ് ഇംഗ്ലീഷ് എടുത്തിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ യവന ഭാഷയിലെ നിഘണ്ടു ഇത് വെളിപാട് 17:3 ഇപ്രകാരമാണ് വായിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ എന്നെ ആത്മാവിൽ ഭൂമിയിലേക്ക് നയിച്ചു. ദൂഷണനാമങ്ങൾ ബ്ലാസ്ഫീമിയസ് നെയിംസ് നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. നാമങ്ങളുടെ ദൂഷണവും ദൂഷണനാമങ്ങളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. എന്താകുന്നു ഇത്? അവൾ വേശികളുടെ മാതാവായിരുന്നു. നമുക്കെല്ലാവർക്കും അതറിയാം. എന്താകുന്നു ഇത്? നിങ്ങൾക്കതിനു വേണ്ടി, അത് ശരിയാണ്, അത് റോമൻ കാത്തോലിക്ക സഭ എടുക്കുന്നു. എന്നാൽ അവൾ ബ്ലാസ്ഫീമിയസ് നെയിംസ്, അതായത് ദൂഷണ നാമങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയൻകാരും ലൂഥറൻകാരും ഇവയെല്ലാം അവരെ തന്നെ ദൈവത്തിന്റെ സഭകൾ എന്ന് വിളിക്കുന്നു. ഇത് ദൂഷണ നാമങ്ങളാണ്. ദൂഷണതയുടെ നാമങ്ങളും ദൂഷണ നാമങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ദൈവസഭയെന്ന് അവരെ തന്നെ വിളിച്ചിട്ട് അവരെ തന്നെ ലോകത്തിന് മുമ്പിൽ പ്രതിനിധീകരിക്കുന്നു. അതിൽ ചീട്ടുകളിയുടെ പാട്ടിയും മദ്യപാനവും നൃത്തവും സൂപ്പിന്റെ വൈകിട്ടത്തെ ആഹാരവും അങ്ങനെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഒരു സഭ മാത്രമേ ഉള്ളൂ, നിങ്ങൾ അതിലേക്ക് ജനിച്ചിരിക്കുന്നു. നിങ്ങൾ അതിലേക്ക് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുകയും ചെയ്യാതെ പ്രവേശിക്കുന്നില്ല. നാമങ്ങളുടെ ദൂഷണവും ദൂഷണ നാമങ്ങളും തമ്മിൽ എന്തൊരു വ്യത്യാസമാണ്! അത് മനസ്സിലായില്ലേ? ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കത് പിടികിട്ടിയത്. എന്തോ എന്നോട് പറഞ്ഞു, നിന്റെ മുറിയിലേക്ക് പോയിട്ട് ആ ഡയഗ്ലോട്ട് എടുക്കുക. ഇല്ല, ഇതനുസരണം മാത്രമാണ്. ഞാൻ ചെന്നിട്ട് വെളിപാട് 17 എടുത്തു. അതെന്തിനാണ് നീ എന്നെ കൊണ്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി. ആ ഭാഗത്തെത്തിയ ഉടനെ തന്നെ അതിവിടെയായിരിക്കുന്നു എന്ന് മനസ്സിലായി. ഞാൻ പെൻസിൽ എടുത്ത് അത് കുറിച്ചെടുത്തു. ഇതാകുന്നു അത് എന്ന് ഞാൻ പറഞ്ഞു. സഭാസംഘടനകൾക്കെതിരായി പ്രതിഷേധിക്കുന്നതിൽ അവർ എന്നെ കുറിച്ച് ബഹളമുണ്ടാക്കുന്നു. ഈ ദൂഷണ നാമങ്ങളാണ് അവരെ തന്നെ ദൈവസഭയെന്നും ക്രിസ്തു സഭയെന്നും മെത്തഡിസ്റ്റ് സഭയെന്നും വിളിക്കുന്നത്. ഇത് ലോഡ്ജുകളാണ്, സഭകളല്ല. ഒരു സഭയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭയാണ്. അതെന്താകുന്നു? അത് യേശു ക്രിസ്തുവിന്റെ അജ്ഞേയമായ ദേഹം ഈ ഭൂമിയിൽ പ്രവൃത്തിയിലായിരിക്കുന്നതാണ്. അത് ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു അംഗമായിരുന്നിട്ട് ഏതെങ്കിലും ഈ സഭകളിലുള്ള ഒരു അംഗമായിരിക്കുന്നവരാൽ ഉണ്ടാക്കപ്പെടുന്നു. നിങ്ങൾക്കതിൽ ജനിക്കേണ്ടിയിരിക്കുന്നു, അതിലേക്ക് ചേരുകയില്ല. അതിലേക്ക് ചേരുന്നതാണ് ദൂഷണ നാമങ്ങൾ. ഈ സ്ത്രീയും അവളുടെ ശക്തിയും മതങ്ങളെക്കുറിച്ച് ഏക ആശയമുള്ള എല്ലാവരെയും കൊണ്ട് എവിടേക്കാണ് പോയിരുന്നതെന്ന് നിങ്ങൾ കണ്ടിരുന്നില്ലേ? അവരെ അലാസ്കയിലേക്ക് അയച്ചു. നിങ്ങളത് കണ്ടിരുന്നു. നമ്മുടെ ഏക വിശ്വാസക്കാരെല്ലാം എന്താകുന്നു വിധ? അത് സമിതിയാണ്, ലോകസഭാ സമിതിയാണ്. കത്തോലിക്കാരെല്ലാം അവരുടെ വലിയ കാര്യങ്ങൾ ഇപ്പോൾ വത്തിക്കാനിലാക്കിയിരിക്കുകയും അവിടെ നിന്നാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ ബിഷപ്പുമാരെല്ലാം തന്നെ കമ്മ്യൂണിസത്തിനെതിരായി യുദ്ധം ചെയ്യുന്നതിനുള്ള ഒരു യോജിപ്പിലെത്തുന്നതിനായി ശ്രമിക്കുകയാണ്. ലോകം കമ്മ്യൂണിസത്തിനെതിരായി പോരാടുകയും കത്തോലിസവുമായി യോജിക്കുകയുമാണ് ചെയ്യുന്നത്. അതിന്ന് നടക്കുന്നത് പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നാം മിക്കവാറും പാപ്പരായിരിക്കുന്നു. നാം നികുതിയുടെ മേൽ കാശ് കടം വാങ്ങുകയും ചിലവഴിക്കുകയും ചെയ്യുന്നത് അത് തിരിച്ചടയ്ക്കുന്നതിനായി ഇന്ന് തൊട്ട് 14 വർഷങ്ങൾ എടുക്കും. അത്രയും ദൂരമാണ് നാം ചെന്നെത്തിയിരിക്കുന്നത്. ലോകത്തിന്റെ ധനം ആരുടെ പക്കലാണുള്ളത്? കത്തോലിക്ക സഭയിലാണ്. അമേരിക്കയ്ക്ക് അതെങ്ങനെ വായ്പ കൊടുക്കും? അത് ഈ പുകയിലയുടെയും മദ്യത്തിന്റെയും കമ്പനികളും മറ്റും സൂക്ഷിക്കുന്നതിനാലാണ്. തീർച്ചയായും അവരത് കടം വാങ്ങും. അങ്ങനെ അവരത് ചെയ്യുമ്പോൾ അവർ അവരുടെ ജന്മാവകാശം റോമൻ കത്തോലിക്ക സഭയ്ക്ക് വിറ്റുകളയും. നാം ഏകീകരിക്കുകയാണ്. ഇത് പത്രം വായിക്കുന്നതിലും കൂടുതൽ വ്യക്തമാകുന്ന ശ്രദ്ധിക്കുക, അതിവിടെയാകുന്നു. ഈ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയൻസുകാരും മറ്റുമാണ് അവരെ തന്നെ ദൈവസഭ എന്ന് വിളിക്കുന്നത്. കത്തോലിക്കരും ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ മൃഗത്തിന്റെ ശക്തിയും ദൂഷണനാമങ്ങളാൽ നിറഞ്ഞതുമായിരിക്കുന്നത്. നിങ്ങളെ തന്നെ ഞാൻ കുറച്ചു സമയങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ ഇവിടെയുള്ള ആശുപത്രിയിലേക്ക് പോയി. അതെന്റെ മാതാവായിരുന്നു. ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി പോവുകയായിരുന്നു. അപ്പോൾ ആ കർട്ടൻ വലിച്ചിടുക എന്നൊരു മഹിള പറഞ്ഞു. നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾ മെത്തഡിസ്റ്റുകാരാണെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നന്ദിയുണ്ട്, നിങ്ങളൊരു വിശ്വാസിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്റെ ചുറ്റുമായി കർട്ടൻ വലിച്ചിടുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ അത് വ്യത്യസ്തമായ കാര്യമാണ്. എന്നാൽ ഞങ്ങൾ മെത്തഡിസ്റ്റ് ആകുന്നു, അതാണ് ദൂഷണം. ഈ മൃഗവും സഭകളും പേരിന് വിളിക്കപ്പെടുന്ന സഭകളും ഇവയൊന്നും സഭകളല്ല. ഇത് ടേപ്പിലാക്കിയിരിക്കുന്നു എന്ന് തീർച്ചയായിരിക്കട്ടെ. ഇവർ സഭകളല്ല, ഇവർ ലോഡ്ജുകളാണ്. ജനങ്ങൾ അതിലേക്ക് ചേരുന്നു. എന്നാൽ നിങ്ങൾക്ക് ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ ചേരാൻ കഴിയുകയില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താൽ അതിലേക്ക് ജനിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുമ്പോൾ ഈ കഴിവുകളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളിൽ മുദ്രയിട്ടിരിക്കുന്നു. ആ കാരണത്താൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും തന്നെ പാപം ചെയ്യുന്നില്ല, അവനത് കഴിയില്ല. അവിടെയാണ് നിങ്ങൾ. ഓ ദൈവമേ, നമുക്ക് മുഴുവൻ ദിവസവും അതിനെപ്പറ്റി പറയാൻ കഴിയും. നമുക്ക് കഴിയില്ലേ? സഭ ദൈവത്തിന്റെ അജ്ഞേയമായ ദേഹമാണ്. അത് ദൈവത്തിന്റെ ശ്വാസത്താൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ശ്വാസത്താൽ ജനിച്ചിരിക്കുന്നു. ആത്മീയമായിട്ട് ദൈവം ആദാമിന്റെ മൂക്കിലേക്ക് ശ്വാസം ഓടുകയും അവനൊരു ജീവദേഹിയാകുകയും ചെയ്തു. പെന്തക്കോസ്തുകാരായ നിങ്ങൾക്ക് യഥാർത്ഥ പെന്തക്കോസ്ത് സഭ ദൈവത്തിന്റെ ശ്വാസത്താൽ ജനിച്ചിരുന്നു എന്നുള്ള കാര്യം അറിയാമോ? അതിന്മേൽ ഒരു കാര്യത്തെ ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാൻ വായിക്കട്ടെ. ഞാനത് ഒരു മിനിറ്റ് നോക്കട്ടെ. വിശുദ്ധ യോഹന്നാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ദൈവത്തിന്റെ സഭയാണോ അല്ലായിരുന്നോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. വിശുദ്ധ യോഹന്നാൻ അത് 16, 19, 20 ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, അതിവിടെയാണ്, അതിവിടെയായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദിയിൽ ആദാം ജനിക്കപ്പെട്ടതുപോലെ സഭയും ദൈവത്തിന്റെ ശ്വാസത്താലാണോ ജീവിക്കപ്പെട്ടതെന്ന് നമുക്ക് വായിച്ചു കാണാൻ ശ്രമിക്കാം. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവനെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, പിതാവ് അവനെ അയക്കുകയും അവനിലായിരിക്കുകയും ചെയ്തു. യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവൻ അവരുടെ ഉള്ളിലായിട്ട് പോകുന്നു. അതേ ഒരുവൻ തന്നെയാണ് അയച്ചത്. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. സഭ ദൈവത്തിന്റെ ശ്വാസത്താൽ ജനിച്ചിരിക്കുന്നു. ഈ പ്രതിമ രൂപീകരിക്കപ്പെട്ട ഈ അവസ്ഥയിൽ ഇവിടെ എത്തുമ്പോൾ ദൈവത്തിന്റെ ശ്വാസം അവരുടെ മേലൂതുകയും അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊരു ദൈവപുത്രനാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എവിടെയും നിങ്ങൾക്ക് ചേരാൻ കഴിയും. എന്നാൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ സഭയിലേക്ക് ജനിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ ശ്വാസത്താൽ ജനിച്ചിരിക്കുന്നു. ദൈവം അവരുടെ മേൽ ഊതിയിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പീൻ എന്ന് പറഞ്ഞു. ഓ, അവിടെയാണ് നിങ്ങൾ. അത് വന്നു ചേരുക, നിങ്ങളുടെ പേര് ഇവിടെ ഇടുക എന്നല്ല. പിന്നെ നിങ്ങളുടെ സൂപ്പിന്റെ അത്താഴവും മറ്റുള്ളതെല്ലാം അതോടൊപ്പമാകുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ലോഡ്ജിലാണ് ചേരുന്നത്. നിങ്ങൾക്കൊരു മെത്തഡിസ്റ്റിന്റെ ലോഡ്ജിലും ബാപ്റ്റിസ്റ്റിന്റെ ലോഡ്ജിലും പ്രസ്ബിറ്റേറിയൻകാരുടെ ലോഡ്ജിലും കത്തോലിക്കക്കാരുടെ ലോഡ്ജിലും അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്തുകാരുടെ ലോഡ്ജിലും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി എവിടെയും ചേരാൻ കഴിയും. എന്നാൽ നിങ്ങൾ ഒരു ലോഡ്ജിലേക്കാണ് ചേരുന്നത്. എന്നാൽ നിങ്ങൾ ഒരു ദൈവമകനാകുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ശ്വാസത്താൽ ജനിക്കുന്നു. ആമേൻ. അതവിടെ തന്നെ ഇപ്പോൾ വിട്ടുകളയുന്നതാണ് നല്ലത്. ശരി, ദൈവത്തിന്റെ ജീവനും പിന്നെ നിങ്ങളിലായിരിക്കുന്നു. യേശു പറഞ്ഞു, ഒരു മിനിറ്റ്, യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, യേശുവുമായിട്ട് അവരുടെ വഴക്കെന്തായിരുന്നു? അവർ യേശുവുമായിട്ട് വഴക്കിട്ടിരുന്നു, കാരണം അവനൊരു മനുഷ്യനായിരിക്കെ അവനെ തന്നെ ദൈവമാക്കിയിരുന്നു. അവൻ ദൈവമായിരുന്നു, ദൈവം ക്രിസ്തുവിലായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ നോക്കരുത്, ഇത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന എന്റെ പിതാവത്രേ ചെയ്യുന്നത്. നോക്കൂ, മറിയാമിൽ കൂടി ജനിച്ച ആ ശരീരത്തെയായിരുന്നു അവർ നോക്കിയിരുന്നത്. അത് ദൈവമായിരുന്നില്ല, അത് ദൈവപുത്രനായിരുന്നു. എന്നാൽ ദൈവം ആ ശരീരത്തിലായിരുന്നു, അത് ദൈവമായിരുന്നു. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ കുറ്റം വിധിച്ചുകൊള്ളുക എന്നവൻ പറഞ്ഞു. എന്നാൽ നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? അത് വചനത്തിൽ അവിശ്വാസമാണ്. ദൈവം കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളിൽ എന്നിൽ നിവൃത്തിയാകാത്ത വചനം ഏതാണ്? പാപം അവിശ്വാസമാകുന്നു. പാപത്തെക്കുറിച്ച് എന്നെ ആർ ബോധം വരുത്തുന്നു? പാപം അവിശ്വാസമാകുന്നു. എന്നെ കാണിക്കുക, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കണ്ട. എന്നാൽ ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ വിശ്വസിക്കുക, കാരണം അത് സാക്ഷീകരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പിതാവ് എന്നിലായിട്ട് അവനെ തന്നെ സാക്ഷീകരിക്കുന്നു, കാരണം ദൈവം ക്രിസ്തുവിലായിക്കൊണ്ട് ലോകത്തെ തന്നോട് നിരപ്പിച്ചിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? അങ്ങനെ മുന്തിരിവള്ളിയിൽ ഉണ്ടായിരുന്ന അതേ ജീവൻ തന്നെ കൊമ്പുകളിലുമാകുന്നു. നിങ്ങൾ എങ്ങനെയാണ് അതിൽ ചേരാൻ പോകുന്നത്? നിങ്ങൾക്കത് കഴിയില്ല. ഞാൻ അരിസോണയിലുള്ള സഹോദരൻ ഷരീഫിന്റെ മുറ്റത്ത് കണ്ട ഒരു വൃക്ഷത്തിൽ 9 വിവിധ തരത്തിലുള്ള നാരങ്ങയുടെ ഫലങ്ങൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അതൊരു ഓറഞ്ചിന്റെ വൃക്ഷമായിരുന്നു, ഒരു പൊക്കൾ ഓറഞ്ചായിരുന്നു. എന്നാൽ അതിൽ ഒരു നാരങ്ങയും മധുര നാരങ്ങയും മുന്തിരിയും അങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ട ഫലങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഈ മരത്തിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, സഹോദരൻ ഷരീഫ്, ഇതൊരു ഓറഞ്ച് മരമാണെന്നാണോ നിങ്ങൾ അർത്ഥമാക്കുന്നത്? തീർച്ചയായും എന്ന് അദ്ദേഹം പറഞ്ഞു. അതെങ്ങനെ കഴിയുമെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അതിലൊരു മുന്തിരിങ്ങയും മധുര നാരങ്ങയും മധുരപ്പഴങ്ങളും നാരങ്ങയുടെ മറ്റുള്ള ഈ ഫലങ്ങളെല്ലാം തന്നെ കാണുന്നു. എങ്ങനെയാണ് അതിൽ ഇതുണ്ടായിരിക്കുന്നത്? അവയെല്ലാം അതിൽ ഒട്ടിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓ, അത് കൊള്ളാം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ മുന്തിരിങ്ങയും നാരങ്ങയും അതിൽ നിന്ന് പറിച്ചു കളയുക, എങ്കിൽ അടുത്ത വർഷം അതെന്തായിരിക്കും? അതിൽ നിന്നും അവിടെ അത് ഓറഞ്ച് പുറപ്പെടുവിക്കുമോ? ഓ ഇല്ല, അത് നാരങ്ങ തന്നെ പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞു. ഓ ദൈവമേ, നന്ദി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങൾക്കത് കഴിയില്ല, നിങ്ങൾക്കതിൽ ചേരാൻ കഴിയില്ല. എന്നാൽ ഓരോ വർഷവും ഈ വൃക്ഷം ഒരു വർഷം തികഞ്ഞിട്ട് ഒരു പുതിയ ശാഖ അതിൽ നിന്ന് മുളയ്ക്കുമ്പോൾ അത് ഓറഞ്ച് തന്നെ ഉത്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അത് മുന്തിരിവള്ളി സ്വയം കൊമ്പ് പുറപ്പെടുവിക്കുമ്പോഴാണ്. നാം എന്താണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നതെന്നാൽ അവനിലേക്ക് അംഗമായി ചേരുകയും എന്നിട്ട് ക്രിസ്തീയതയുടെ കീഴിൽ ജീവിക്കാൻ ശ്രമിക്കുകയുമാണ്. എന്നാൽ നാം ക്രിസ്തീയ സഭയായ നാരങ്ങയുടെ ഫലമാണ് എന്ന് സാധാരണപ്പെട്ട രീതിയിൽ പറയുന്നു. എന്നാൽ മുന്തിരിവള്ളി അതിന്റെ സ്വയം വള്ളിയെ പുറപ്പെടുവിക്കുമ്പോൾ അത് ആദ്യമുണ്ടായ അതേ മുന്തിരിവള്ളിയെ പോലെ തന്നെയായിരിക്കും. ആദ്യത്തെ മുന്തിരിവള്ളി ഉണ്ടാകുകയും അതിന് പിന്നിലായി അവർ ഒരു പ്രവൃത്തികളുടെ പുസ്തകം എഴുതുകയും ചെയ്തെങ്കിൽ അത് വേറൊന്നിനെ എപ്പോഴെങ്കിലും പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതൊരു പ്രവൃത്തികളുടെ പുസ്തകം തന്നെ അതിന് പിന്നിലായി എഴുതപ്പെടും. അത് ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾ ലോഡ്ജുകളിൽ മാത്രം ചേരുകയാണ്. എന്നാൽ നിങ്ങൾ മുന്തിരിവള്ളിയിൽ നിന്നും ജനിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്കൊരു ഫലമുണ്ട്. അത് ശരിയാണ്, നിങ്ങൾക്കൊരു ഫലമുണ്ട്. എന്നാൽ അതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഭക്തിയുടെ വേഷം കെട്ടലും ശക്തിയെ നിഷേധിക്കലുമുണ്ട്. നിങ്ങൾ അടയാളങ്ങളെ നിഷേധിക്കുന്നു, നിങ്ങൾ അത്ഭുതങ്ങളെ നിഷേധിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്നു, നിങ്ങൾ അന്യഭാഷയെ നിഷേധിക്കുന്നു, നിങ്ങൾ ദർശനങ്ങളെ നിഷേധിക്കുന്നു, നിങ്ങൾ പ്രവചനങ്ങളെ നിഷേധിക്കുന്നു, നിങ്ങൾ രോഗശാന്തിയെ നിഷേധിക്കുകയും നിങ്ങളെ തന്നെ ഒരു നാമമായി വിളിക്കുന്നു. ദൂഷണ നാമങ്ങളാൽ നിറഞ്ഞ ജനങ്ങളുടെ കൂട്ടമെന്ന് പരിശുദ്ധാത്മാവിനെ പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല. തീർച്ചയായും അവരെ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുകയും ദൈവഭക്തിയുടെ വേഷധാരണവും ശക്തിയെ ത്യജിക്കുകയുമാണ്. അങ്ങനെയുള്ളവരെ വിട്ടൊഴിവീൻ. ഇങ്ങനെയുള്ളവർ നാനാമോഹങ്ങൾക്ക് അധീനരായി പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുന്നു. എല്ലാ രീതിയിലുമുള്ള സഭാസംഘടനകളും സഭയും ഈ രീതിയിലുള്ള സമാജം ആ രീതിയിലുള്ള സമാജവുമായി അത്രമാത്രം നിറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സമാജത്തെ കുറിച്ച് എന്ത് പറയുന്നു? നമുക്കുള്ളതായി ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് നാം സഭയെ ഭാരപ്പെടുത്തുന്നു. ഇപ്പോൾ അവിടെയാണ് നിങ്ങൾ. നിങ്ങൾക്കൊരിക്കലും ഒരു സഭയിൽ ചേരാൻ കഴിയുകയില്ല. നിങ്ങൾ ഒരു ലോഡ്ജിലാണ് ചേരുന്നത്. ഒരു കൂട്ടം ആളുകൾ ഒരു ലോഡ്ജിലായിരിക്കുന്നത് പോലെ നിങ്ങൾ ഒരു ലോഡ്ജിലെ അംഗമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചട്ടങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രഹസ്യങ്ങളും മറ്റുമുണ്ട്. ഒരു നാമമാത്രമായ സഭയിൽ നിങ്ങൾ ചേരുമ്പോൾ നിങ്ങൾ അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് സഭയിൽ ചേരാൻ കഴിയുകയില്ല. അംഗങ്ങളുള്ള സഭയിൽ നിങ്ങൾ ചേർന്നിരിക്കുന്നു, എന്നാൽ സഭയിലല്ല, കാരണം നിങ്ങൾ സഭയിലേക്ക് ജനിച്ചിരിക്കുന്നു. അങ്ങനെ മുന്തിരിവള്ളി സ്വയം, ഒരു മിനിറ്റ് കൂടി കാത്തിരിക്കുക, ശ്രദ്ധിക്കുക, ഞാൻ കുറച്ചു നേരത്തിന് ശേഷം നിർത്തുന്നതാണ്. ക്ഷമിക്കണം, ഞാനത് പറയാൻ അർത്ഥമാക്കിയിരുന്നില്ല. നോക്കൂ, ദൈവം ഈ മണവാട്ടിയെ ആ ആത്മാവുമായി സംയോജിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ പിന്നെ ആ വ്യക്തിയെയും ആ ആത്മാവുമായിട്ട് തമ്മിൽ സംയോജിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ രാജ്യത്തിലേക്ക് ജനിച്ചിരിക്കുകയും അപ്പോൾ ആ സഭയിലുള്ള അതേ ജീവൻ തന്നെ ആ സഭയാലും പിന്നെ അങ്ങനെ അതേ 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 ജീവൻ തുടരുന്നു. മുന്തിരിവള്ളിയായ യേശുവിന്റെ തൊലിയിലുള്ള അതേ ജീവൻ അവൻ പുറപ്പെട്ടു പിടിച്ചിരിക്കുന്ന അംഗങ്ങളിലുമാകുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ, ഞാൻ പ്രവർത്തിക്കുന്ന അതേ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. അവിടെയാണ് ക്രിസ്തുവിന്റെ ദേഹത്തിലെ യഥാർത്ഥ അംഗം. യാതൊരു വിധത്തിലുള്ള ഒരു പേരും അതിൽ ചേർന്നിട്ടില്ല. ആ വ്യക്തിയുടെ പ്രവൃത്തികൾ അവൻ എവിടെ വന്നതാണെന്ന് തെളിയിക്കുന്നു. അവിടെയുള്ള ജീവൻ അവൻ എന്താണെന്ന് സാക്ഷീകരിക്കുന്നു. ഏത് ശരീരത്തിലാണ് നിങ്ങൾ അംഗമായിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ശരീരത്തിലാണ്. എപ്പോഴാണ് നിങ്ങൾ അതിൽ ചേർന്നത്? ഞാൻ ചേർന്നിട്ടില്ല, ഞാൻ അതിൽ ജനിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഞാൻ അതിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അവരോട് പറയേണ്ട ആവശ്യമില്ല എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയാം. വിളക്ക് കത്തിച്ചിട്ട് അറയ്ക്കുള്ളിൽ എങ്ങനെ വെക്കാൻ കഴിയും? അവൻ പറഞ്ഞു, ഇല്ല ഇല്ല. നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് ജനിച്ചിരിക്കെ ആ ജീവൻ യേശുവിലുള്ള അതേ ജീവൻ തന്നെ. അതിനുശേഷം നിങ്ങൾ പ്രാണനെ കുറിച്ച് താല്പര്യമുള്ളവരായിരിക്കും. നിങ്ങൾക്ക് പിന്നെ ജനങ്ങൾ വേദിയിലേക്ക് വരുന്നതിനെ യാചിക്കേണ്ട ആവശ്യമില്ല. വേദിയിലായിരിക്കുന്നവരോടൊപ്പം വന്ന് ദൈവത്തെ തേടുന്നതിനെ ആരോടെങ്കിലും അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാര്യങ്ങൾ സ്വയമേ ഒഴുകിക്കൊള്ളും, കാരണം അത് നിങ്ങളിൽ മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഘടകമാകുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ചാടുകയും ഒച്ചവെക്കുകയും എനിക്കൊരു വിചിത്രമായ അനുഭൂതി ഉണ്ടാകുകയും ചെയ്തു എന്നത് അർത്ഥമാക്കുന്നില്ല. അവയെല്ലാം കൊള്ളാം. ഞാൻ ചാടുകയും ഒച്ചവെക്കുകയും എനിക്ക് വിചിത്ര അനുഭൂതികൾ ഉണ്ടാകുകയും ചെയ്തു. ഞാൻ അന്യഭാഷ പറഞ്ഞു. പരിശുദ്ധാത്മാവ് അന്യഭാഷ സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഞാൻ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നു. അതെ ശ്രീമാൻ, ഞാനും അത് വിശ്വസിക്കുന്നു. എന്നാൽ ഇത് അതല്ല. ഞാൻ പറയുന്ന കാര്യം അതല്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു ചോർച്ച ഉണ്ടായിരിക്കാൻ കഴിയും. നിങ്ങളുടെ സ്ഥിരതയിൽ ചോർച്ച ഉണ്ടായിരിക്കാൻ കഴിയും. നിങ്ങളുടെ ഒരു ചെകിട്ട താരെങ്കിലും ഒന്ന് അടിക്കട്ടെ. നിങ്ങൾ മറ്റേതും കൂടി കാട്ടുമോ? അപ്പോൾ നിങ്ങൾ പറയും, ആ വൃത്തികെട്ട കുടിലൻ. അപ്പോൾ എവിടെ ഒരു ചോർച്ച ചാടി പുറപ്പെടുന്നു. നാം അത് ഒറ്റയ്ക്ക് വിടുന്നതാണ് നല്ലത്, ശരി. എന്നാൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് മുദ്രയിടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവനും നിങ്ങൾ ഒരു ദൈവപുത്രനുമാകുന്നു. ഓ, എന്റെ പക്കൽ ഇവിടെയുള്ള ഒരു കാര്യത്തെ വായിക്കുന്നതിന് വേണ്ടി 10 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആശിക്കുന്നു. അടുത്ത 10 മിനിറ്റ് കൂടി നിങ്ങൾ എന്നോടൊപ്പം സഹിക്കുമോ? ഞാൻ ചില കാര്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരു സ്വല്പം മാത്രമാകുന്നു. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, സ്വല്പം നേരത്തേക്ക് ഇതും കൂടി ഞാൻ വായിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, പയറ് കരിഞ്ഞു പോകില്ല. അത് പോകുന്നതിനെ അത്രയും കൂടി നല്ലതാക്കും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതായി എന്റെ മനസ്സിൽ കടന്നു വന്ന 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ 3-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. അവിടെ നിത്യജീവനെ കുറിച്ച് സംസാരിക്കുന്നു. നിത്യജീവനെയും ദൈവത്തിന്റെ ജീവനെയും കുറിച്ചുള്ള പ്രശ്നം എന്താണ് അവിടെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസിന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഈ ന്യായാധിപ സംഘത്തിലുള്ളവർ അവൻ ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അവർ അതറിഞ്ഞിരുന്നു. അവരുടെ ഒരു പ്രമാണി തന്നെ അവനോട് നേരെ അത് പറയുന്നു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം ദൈവത്തിന്റെ അതേ ജീവൻ നിന്നിൽ കൂടെ ഒഴുകുന്നു. നിന്റെ ഉപദേശങ്ങൾ നിന്റേതല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അത് ദൈവത്തിന്റേതാണ്, കാരണം ദൈവം അത് തെളിയിച്ചു കാണിക്കുന്നു. ദൈവത്തിന്റെ ജീവൻ നിന്നിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഹോ ദൈവമേ, നിങ്ങളൊരു സഭയിൽ ചേരുന്നില്ല എങ്കിൽ, ഓ നോക്കൂ എങ്ങനെയാണ് നിങ്ങൾക്കത് മാറ്റിക്കിട്ടിയിരിക്കുന്നത്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തെ കൂതുന്നു, നോക്കൂ വീണ്ടും അത് തിരികെ വരുന്നു. കാറ്റ് ഇഷ്ടമുള്ളിടത്തെ കൂതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്ന് എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? അവിടേക്ക് നോക്കൂ സഹോദര, ഒരു DD PhD LLD ആണ്, എന്നിട്ടും ഈ കാര്യങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും. ഈ കാര്യങ്ങളെ ഞങ്ങൾക്കറിയാം, ഞങ്ങളവയെ കണ്ടിരിക്കുന്നു, ഞങ്ങൾക്കതറിയാം. നിങ്ങളതിന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ലതാനും സഭയിൽ ചേരുന്നവരാണ്. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഇവിടെയുള്ള ഇത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ആ കാര്യത്തെ ഒന്ന് ചിത്രീകരിക്കുക. ഒരു വട്ടം അവൻ ചോദിച്ചു, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രനാണ്? അവർ ദാവീദിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, എന്റെ വലത്തു ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് ദാവീദ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവൻ എങ്ങനെ അവന്റെ കർത്താവും അവന്റെ പുത്രനുമാകാൻ കഴിയും? പിന്നെ ആരും അവനോടൊന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. വെളിപാട് പുസ്തകത്തിൽ അവൻ പറഞ്ഞു, ഞാൻ ദാവീദിന്റെ വേരും വംശവുമാകുന്നു, ഞാൻ മുന്തിരിവള്ളിയും കൊമ്പുമാകുന്നു, ഞാൻ ആദിയാകുന്നു, ഞാൻ ആദിക്ക് മുമ്പായിരുന്നു, ഞാൻ ആദിയും ഞാൻ അവന്റെ വംശവുമായിരുന്നു.
Here he said, no man has come down from heaven, but the Son of Man.
അവൻ ഇവിടെ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഒരു മഹിള ഒരിക്കൽ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് വേണ്ടി ഇതിന് ഉത്തരം തരിക എന്ന് ഞാൻ പറഞ്ഞു. ഗെത്സെമനാം തോട്ടത്തിൽ യേശു ആരോടാണ് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് ഇത് പറഞ്ഞപ്പോൾ അവൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. ഇവിടെ ഇത് അവനൊരു പുരമകളിൽ ഇരുന്നു കൊണ്ട് നിക്കോദിമസിനോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലാകുന്നു. അത് ശരിയല്ലേ? അത് ഇന്ന് രാത്രിയിലേക്ക് നമുക്ക് വിട്ടുകളയാം. നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പോൾ നാം വളരെ താമസിച്ചിരിക്കുന്നു. ഓ ദൈവമേ, ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് അതിന്മേൽ കുറച്ചു നേരം ചിന്തിക്കാം. നിങ്ങൾ എങ്ങനെയാണ് സഭയിലാകുന്നത്? ജനിക്കുന്നതിനാലാണ്. എന്തിനാലുള്ള ജന്മമാണ്? ദൈവത്തിന്റെ ശ്വാസത്താലാകുന്നു. എന്റെ മേലൂതുക, എന്റെ മേലൂതുക, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ എന്റെ മേലൂതുക. അതാണ് എന്റെ പ്രാർത്ഥന. ഓ ദൈവമേ, ദൈവത്തിന്റെ ശ്വാസത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഊതട്ടെ. എന്താകുന്നു ഇത്? ദൈവരാജ്യത്തിലേക്ക് മുദ്രയിടുകയും കൂടാതെ ഞാൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതെന്ന് ആദ്യം ഏറ്റുപറയുകയും ചെയ്തതായി ഞാൻ അറിയുന്നു. അതിനുശേഷം എന്റെ വിശ്വാസത്തോട് വീര്യം, അതായത് ദൈവിക വീര്യം ചേർക്കുന്നു. എന്റെ വീര്യത്തോട് വചനത്തിന്റെ പരിജ്ഞാനം ചേർക്കുന്നു. എന്റെ പരിജ്ഞാനത്തോട് ആത്മനിയന്ത്രണമായ ഇന്ദ്രിയ ജയത്തെ ചേർക്കുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. എന്റെ രാജ്യം അങ്ങയുടേതാകുന്നു. ആത്മനിയന്ത്രണത്താൽ എന്റെ പ്രാണനെ കിരീടം വയ്ക്കണമേ. സമുദ്രം തൊട്ട് മിന്നുന്ന സമുദ്രം വരെ സ്ഥിരത. ഓ ദൈവമേ, പരീക്ഷിക്കപ്പെടുന്നു. വിഷമിക്കണ്ട, സാത്താൻ നിങ്ങൾക്ക് വേണ്ടി അത് ശ്രമിക്കും. ഞാനിപ്പോൾ ഏണി ചവിട്ടിക്കയറുകയാണ്. ഞാൻ വീര്യവും പരിജ്ഞാനവും ഇന്ദ്രിയതയും ചേർത്തിരിക്കുന്നു. എനിക്ക് സ്ഥിരത കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. എനിക്കിപ്പോഴും പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ സ്ഥിരത ചേർത്ത് കഴിയുമ്പോൾ ഭക്തിയെ ചേർക്കുന്നു. അതെന്താകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അത് ദൈവത്തെ പോലെയാകുകയാണ്. ഞാനത് ചേർക്കുന്നു. മര്യാദകേടായി സ്വയം പെരുമാറരുത്. ഒരു മാന്യനായ ക്രിസ്ത്യാനി പോകേണ്ടിയിരിക്കുന്നത് പോലെ പോവുക. അതൊരു അഭിനയമായിരിക്കരുത്. എന്നിലുള്ള എന്തോ ഒന്നായ ദൈവസ്നേഹം അത് തിളയ്ക്കുന്നു. നോക്കൂ, ഞാൻ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് പറയരുത്. ഒരുപക്ഷെ ഞാനത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആഹാ, എനിക്ക് എങ്ങനെയായാലും അതിവിടെയുണ്ട്. ഇതൊരു ജന്മമാണ്. ഞാൻ ഇതിലേക്കും 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 ജനിച്ചിരിക്കുന്നു. അതിനുശേഷം ദൈവസ്നേഹവും ക്രിസ്തുവും വന്ന് എന്നിലുള്ള അതെല്ലാം ഒരു സേവനത്തിനായി മുദ്രയിടുന്നു. അവൻ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവൻ നിങ്ങളെ ഒരു വേറെപ്പെട്ട സ്ഥാനത്തേക്ക് നിങ്ങളെ തന്നെ കൊണ്ടാക്കിയിട്ട് നിങ്ങളെ മുദ്രയിടുന്നു. പിന്നെ നിങ്ങൾ ഒരു വ്യത്യസ്തമായ വ്യക്തിയാകുന്നു. നിങ്ങൾ ലോകത്തിന്റേതാകുന്നില്ല. നിങ്ങളുടെ വസ്ത്രധാരണം വ്യത്യസ്തമാകുന്നു. ഈ പുറത്തുള്ള വസ്ത്രങ്ങളല്ല. അല്ല അല്ല, നിങ്ങൾക്ക് വിചിത്രമോ വിശേഷതയുള്ളതോ കോളർ തിരിച്ചുവെക്കുകയോ ഒരു നീണ്ട ചടങ്ങ് മാതിരിയോ അല്ല. നിങ്ങളത് ചെയ്യുന്നില്ല. ഈ ആത്മീയ വസ്ത്രമാണ് കണക്കാക്കപ്പെടുന്നത്. വിവാഹ വസ്ത്രങ്ങൾ നിങ്ങളെ ഉടുപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താണ്? യേശുവിനെ പോലെയാകുന്നു. ശ്രദ്ധിക്കുക, അവന്റെ മേൽ നിഴലിടുകയും അവരുടെ മുമ്പിൽ അവൻ രൂപാന്തരപ്പെടുകയും ചെയ്തു. അവന്റെ വസ്ത്രം സൂര്യനെ പോലെ ശോഭിച്ചു. അവിടെയായിരുന്നു യേശു. ദൈവം തന്റെ സ്വന്തം പുത്രനെ അധികാരത്തിലാക്കിയായിരുന്നു. അതിനുശേഷം അവിടെ അതാ മോശ വന്നു. പിന്നെ ഏലിയാ വന്നു. പത്രോസ് പറഞ്ഞു, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നോക്കൂ, മനുഷ്യൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്ന്. ഓ, അത് അമാനുഷികമായിരുന്നു നടന്നത്. നമുക്കിവിടെ മൂന്ന് കുടിലുണ്ടാക്കാം, ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും ഒന്ന് നിനക്കുമെന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളെയും അടച്ചിട്ട് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു. മോശയിൽ കൂടി ന്യായപ്രമാണവും പ്രവാചകന്മാരിൽ കൂടി നീതിയും കൊണ്ടുവന്നിട്ട് ഇവയിൽ നിന്നെല്ലാം കൂടി ഞാൻ ആവശ്യപ്പെട്ടതിനെയെല്ലാം ഇവൻ നിവൃത്തിയാക്കിയിരിക്കുന്നു. ഇവന് ചെവി കൊടുപ്പീൻ. ഞാൻ ഈ പടത്തിൽ നിന്നും ഇപ്പോൾ മാറുന്നു. ഇവന് ചെവി കൊടുപ്പീൻ. ഇവന് മാത്രം ചെവി കൊടുപ്പീൻ. ഓ ദൈവമേ, എന്തൊരു മനോഹരമായ കാര്യമാക്കുന്നു ഇത്. അങ്ങനെ നാം ഈ യോഗ്യതകളെ പ്രാപിക്കുകയും ദൈവത്തിന്റെ കഴിവുകളാലും കാര്യങ്ങളാലും നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മെ ദൈവരാജ്യത്തിലേക്ക് മുദ്രയിടുന്നു. വിഷമിക്കണ്ട, അപ്പോൾ നിങ്ങളത് പ്രാപിച്ചിരിക്കുന്നുവെന്ന് എല്ലാവരും അറിയും. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം, എനിക്ക് കിട്ടിയിരിക്കുന്നു. ഞാൻ അന്യഭാഷ സംസാരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം, എനിക്കത് കിട്ടിയിരിക്കുന്നു. ഞാൻ ഒരിക്കൽ ആത്മാവിൽ നൃത്തം ചെയ്തു. നിങ്ങൾക്കതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് കിട്ടിയിരിക്കുന്നുവെന്ന് എല്ലാവരും അറിയും. വിഷമിക്കണ്ട, അത് സ്വയം അതിനെ സാക്ഷീകരിക്കും. അത് മനുഷ്യരുടെ ഇടയിൽ അറിയാൻ അവൻ ഇടയാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ സമയം ഇവിടെ ആയിരിക്കുന്നതിനും ഈ കൂട്ടായ്മയ്ക്കായി കിട്ടിയിരിക്കുന്ന സമയത്തിനും വേണ്ടി സന്തോഷമുണ്ട്. ശ്രദ്ധിക്കുക, നമ്മുടെ സഭ ചെറുതാണ്. എന്നിരിക്കലും ഇവിടേക്ക് വരുന്ന ജനങ്ങൾക്കായി നമുക്ക് അത്തരം ഇരിപ്പിട സൗകര്യമില്ല. നാം ഒരു സമുദായമല്ല. നാം വിശ്വസിക്കുകയും എല്ലാ സമുദായക്കാരോടും കൂടെ കൂട്ടായ്മ ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന കാരണത്താൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾ എല്ലാ സമുദായങ്ങളെയും എല്ലാ വ്യക്തികളെയും തന്നെ. ഈ സഭാ സംഘടനകളിലെല്ലാം ക്രിസ്ത്യാനികളായ ജനങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ക്രിസ്തുവിൽ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ആ കാരണത്താൽ നമുക്കൊരു ബന്ധനമോ യാതൊന്നിലും ചേരലോ യാതൊന്നും ചെയ്യാനോ ഇല്ല. എന്നാൽ നാം വെറും ക്രിസ്ത്യാനി മാത്രമാകുന്നു. ഈ ഹോവാർഡ് കാർഡിൽ പറയാറുള്ളത് പോലെ നമുക്ക് സ്നേഹമല്ലാതെ നിയമമില്ല, ബൈബിൾ അല്ലാതെ ഒരു പുസ്തകമില്ല, ക്രിസ്തുവല്ലാതെ ഒരു മതവിശ്വാസമില്ല. അത് ശരിയാണ്. ഇവിടേക്ക് വന്ന് ഞങ്ങളോടുകൂടെ സന്ദർശിക്കുക. ഞങ്ങൾ അതിനായി സന്തോഷമുള്ളവരും കൂടാതെ സുവിശേഷം മുഴുവനും വചനത്തിന്റെ എല്ലാ അംശവും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം ചേർക്കുകയോ അതിൽ നിന്നും എടുക്കുകയോ എന്തെങ്കിലും ഒരു സഭാ സമുദായത്തെ അതോടൊപ്പം ചേർക്കുകയോ ചെയ്യുന്നില്ല. അതിന്റേതായ രീതിയിൽ തന്നെ ഞങ്ങൾ അതിനെ വിടുന്നു. അതാകുന്നു ഇത്. നിങ്ങളെ സ്വീകരിക്കുന്നതിനായി ഞങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷമുള്ളവരാണ്. നിങ്ങൾക്ക് കഴിയുമ്പോഴൊക്കെയും കടന്നു വന്ന് ഞങ്ങളോടുകൂടെ ആയിരിക്കുക. ഞങ്ങൾ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. തിരുവെഴുത്ത് പറയുന്നതായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ പിന്നിലേക്ക് മറന്നു തള്ളിക്കൊണ്ട് ഞങ്ങൾ പരമവിളിയുടെ ബിരുദനായി ആയിരുന്നു. ഇപ്പോൾ ഒരു കാര്യം കൂടി ഇത് പറയുന്നതിന് നിങ്ങൾ അനുവദിക്കുമോ? മിനിഞ്ഞാന്ന് രാവിലെ പുറത്തുള്ള ബോർഡിൽ ഒരു ദർശനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്കൊരു ദർശനമുണ്ടായിരുന്നു. അത് ഏകദേശം 5 മണിക്കായിരുന്നു. പിന്നിലായിരിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് അതറിയാം, അല്ലെങ്കിൽ 6 മണിക്കായിരുന്നു. ഞാൻ ഉണർന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്നതിനായി തയ്യാറാക്കുന്നതിനു വേണ്ടി ഞങ്ങൾ എഴുന്നേൽക്കും. എനിക്കിത് ഇപ്പോഴും അപ്പോഴും ഉണ്ടാകും. നിങ്ങൾ എല്ലാവർക്കും അതറിയാം. അതൊരിക്കലും തെറ്റുകയില്ലെന്ന് നിങ്ങൾക്കറിയാം. അവ ശരിക്കും സമ്പൂർണമാണ്. അവ ഒരിക്കലും പരാജയപ്പെടില്ല. ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും സന്തോഷവാനായ വ്യക്തി ഞാനായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചുപോയി. ഞാൻ സൂര്യനിൽ നിൽക്കുകയായിരുന്നു. ഒരു വളരെ വലിയ സഭയോട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ഇത് ടേപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു വളരെ വലിയ സഭയായിരുന്നു. അവർ ഒരു കാട്ടിലിരിക്കുകയും വരപോലെ സൂര്യന്റെ രശ്മികൾ ഇവിടെയും അവിടെയുമായിട്ട് അവരുടെ മേൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയും അവർ വചനത്തെ പ്രാപിക്കുകയുമായിരുന്നു. ഞാൻ സാധാരണ ചെയ്യാറുള്ളതുപോലെ വളരെ നീണ്ടും വളരെ താമസിച്ചും ദീർഘനേരം പ്രസംഗിച്ചുമിരുന്നു. ഞാൻ വളരെ ദീർഘനേരം പ്രസംഗിച്ചിട്ട് സഭയിലുള്ളവർക്ക് ശാരീരിക ആഹാരത്തിനായി വിശക്കാൻ തുടങ്ങി. അവരിൽ ചിലർ ക്ഷീണിച്ചു പോയതിനാൽ അവർ എഴുന്നേറ്റ് കുറച്ച് ആഹാരം വാങ്ങുന്നതിനായി പുറത്തേക്ക് പോകുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അത് ചെയ്യരുത്, ചെയ്യരുത്. എന്റെ സന്ദേശത്തിൽ 2 ഉച്ചാവസ്ഥയിൽ കൂടി എനിക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അത് കർത്താവ് എനിക്ക് തന്നതായിരുന്നു. ഏതൊരു പ്രാസംഗികനും അറിയാം, ഇത് വാസ്തവമായും ദൈവം നിങ്ങൾക്ക് തന്നതാണെങ്കിൽ അത് ജനങ്ങളോട് പറയുന്നതിനായി നിങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എനിക്ക് കഴിയുന്നത്രയും കഠിനമായി പ്രസംഗിക്കുകയായിരുന്നു ചാർലി. ഈ മഹത്തായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൂടാതെ ദൈവം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു. അവൻ ഹൃദയത്തിലെ ചിന്തനകളെ വിവേചിച്ചറിയുന്നു. എന്താകുന്നുവത്? അത് വചനമാകുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നു. ഓ, ഞാൻ എന്താണ് പറഞ്ഞിരുന്നതെന്നും എന്റെ വിഷയം എന്തായിരുന്നുവെന്ന് ഓർക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും ഞാനത് ചെയ്തുകൊണ്ടിരുന്നത് സ്വയം ശ്രദ്ധിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്നെ തന്നെ പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കതില്ലായിരിക്കുന്നു എന്ന് പ്രസംഗിക്കുകയായിരുന്നു. സ്വല്പനേരത്തിന് ശേഷം ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ സ്തോത്രം, ഈ അത്ഭുതകരമായ കാര്യങ്ങളെ നോക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ജനങ്ങൾക്ക് ശാരീരികമായി വിശക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അങ്ങനെ അവർക്ക് ആത്മീയമായി ധാരാളം കിട്ടിയിട്ട് അവർ നടന്നു പോകാൻ തുടങ്ങി. അവരിൽ ചിലർ ഇതുപോലെ ഹാ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി. എന്താണ് ഇവർക്ക് പറ്റിയിരിക്കുന്ന കാര്യമെന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ചെറുപ്പക്കാരായ ദമ്പതിമാർ എന്റെ വശത്തുകൂടി കടന്നുപോയി. ഞാൻ അവരെ തടഞ്ഞിട്ട്, 1 മിനിറ്റ് കൂടി നിൽക്കുക സ്നേഹിതരെ, 1 മിനിറ്റ് കൂടി നിൽക്കുക എന്ന് പറഞ്ഞു. സന്ധ്യയുടെ നിഴലുകൾ വീഴുമ്പോൾ നിങ്ങൾ വീണ്ടും തിരികെ എത്തും, നിങ്ങൾ വീണ്ടും തിരികെ എത്തും. എന്നാൽ ഞാൻ എന്റെ ആദ്യത്തെ ഉച്ചാവസ്ഥയെ തരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ കാര്യങ്ങളെല്ലാം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അവ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അവ ഇവിടെയാകുന്നു. അത് ദൈവത്തിന്റെ വചനത്തിലാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് അവന്റെ വാഗ്ദത്തമായ യഹോവ ഇപ്രകാരം അരളി ചെയ്തതാകുന്നു. കാരണം വചനത്തോടുകൂടെ നിൽക്കുക എന്നുള്ള എന്റെ അധികാരപ്പെടുത്തലിന് നിങ്ങൾ എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നുവല്ലോ. പിന്നെ എന്താണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് വചനത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആരോ പറഞ്ഞു, മനുഷ്യ, ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് തിന്നാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അതായിരുന്നു. കൊള്ളാം. ഞാൻ ഓർത്തു, ദൈവത്തിന് സ്തോത്രം, അവർക്ക് ബിസ്ക്കറ്റ് വേണമെങ്കിൽ അവർ പോയി തിന്നട്ടെ. അങ്ങനെ ഞാൻ തിരിഞ്ഞു, എന്നിട്ട് ഓ, എന്നാൽ നിങ്ങൾക്കറിയാമോ, കുറച്ചു നേരം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിഴലുകൾ വീഴാൻ പോകുകയാണെന്ന് ഞാൻ ഓർത്തു. എങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ സഭ വീണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ ഈ ഉച്ചാവസ്ഥ അവരോട് പറയുകയും ഞാൻ ചെയ്ത് അവർ കണ്ടതായി കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്നും കണ്ടുപിടിച്ചതാകുന്നു എന്ന് പറയും. അതേതെങ്കിലും സാങ്കല്പിക പുസ്തകത്തിൽ നിന്നോ ചില സഭാസംഘടനകളിൽ നിന്നോ അല്ല, അത് വചനത്തിൽ നിന്നുമാണ് കണ്ടിരിക്കുന്നത്. അതിന് ഓരോ അംശവും വചനത്തിലാകുന്നു, കാരണം അത് ചെയ്യുന്നതിന് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഓർത്തു, അവരിലെല്ലാവരും ഇന്ന് രാത്രി തിരികെ എത്തും. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ അതിന് പശ്ചാത്തലമുണ്ടാക്കും, ഒരു തരത്തിലുള്ള പശ്ചാത്തലമുണ്ടാക്കും. സഭാകാലങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്രകാരം അത് എടുത്തു പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ വചനത്തിന്മേൽ അതിന് പശ്ചാത്തലമുണ്ടാക്കിയിട്ട് ഈ മഹത്വവും അത്ഭുതകരമായ ഉച്ചാവസ്ഥയിൽ കടക്കും. അതെന്തൊരു സമയമായിരിക്കും! ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ തന്നെ തീരെ ചെറുതായി കാണുകയും ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞത് കേൾക്കുകയും ചെയ്തു. ഞാൻ അവിടെ നിന്നിടത്ത് നിന്നും എന്നെ തന്നെ ഇപ്രകാരം മാഞ്ഞു പോകുന്നതായും കണ്ടു. ഇപ്പോൾ അതിന്റെ വ്യാഖ്യാനം ഇതാകുന്നു. ആദ്യത്തെ കാര്യം ഞാൻ ചെയ്തത്, ഞാൻ ചെയ്ത കാര്യങ്ങളിൽ അധികവും അവർക്ക് അജ്ഞേയമായിരുന്നു. പൂർണ്ണ സുവിശേഷകരും ദൈവത്തിന്റെ വിശുദ്ധന്മാരുമെന്ന് അവരെ ഞാൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ ജനങ്ങളിൽ അധികം പേരുമെന്നാകുന്നു. ദൈവത്തിന്റെ സന്ദേശത്തെ ലോകത്തെ പോലെ ഒരിക്കലും നിങ്ങൾ നോക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബോസെ പറഞ്ഞതുപോലെയാണ്. അദ്ദേഹം പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. അതിന്റെ ദൈവം എന്നെ ഷിക്കാഗോയിലേക്ക് അയക്കുകയും ദൈവത്തിന്റെ മഹത്വത്തിനായി ഷിക്കാഗോയെ കുലുക്കുകയും എന്നായിരുന്നു. ഞാൻ പറഞ്ഞു, ജോസഫ്, അവൻ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ? അവർ മൂടിക്ക് ശേഷം കുലുക്കപ്പെട്ടിട്ടില്ല. ഞാൻ സഭയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് ചവർ പോലെ പുറത്തു കിടക്കുന്ന പീരങ്കികളാണ്, അത് ഭൂമിയിലെ പൊടിയാണ്. ആ കൂട്ടം ചായം തേച്ച ഇസബേലും മറ്റെല്ലാമായിട്ട് തെരുവിൽ കൂടെ തള്ളിക്കയറുന്നു. ഞാൻ പറഞ്ഞു, അത് പുറത്താണ്. ഈ വലിയ പഴയ ലോഡ്ജുകളും മറ്റെല്ലാം അവിടെയുള്ള തെരുവിൽ ഇടിഞ്ഞു വീഴും. അവൻ സഭയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. സഭ യേശുക്രിസ്തുവിന്റെ വെളിപാട് പ്രകടമാക്കപ്പെട്ടത് കണ്ടിരിക്കുകയും അവരത് തിരിച്ചറിയുകയും ചെയ്യുന്നു. അവർ ഷിക്കാഗോയിൽ നിന്നും 15 പേർ തന്നെ ആയിരിക്കില്ല. ഷിക്കാഗോ നഗരത്തിൽ നിന്നും മുഴുവനായി ഈ തലമുറയിൽ 10 പേർ തന്നെ കടന്നു വരാനിടയില്ല. നിങ്ങളെപ്പോഴെങ്കിലും അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നോഹയുടെ കാലത്തെ പോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആകും. അവിടെ 8 പേർ രക്ഷിക്കപ്പെട്ടു. സോദോമിൽ നിന്നും എത്ര പേർ കടന്നു വന്നു? നോക്കൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഒരു കൈപിടി തന്നെ ഞാൻ സംശയിക്കുന്നു. എന്നാൽ സഭ സ്വയമായി ആ കൊടുക്കത്തെ സ്വീകരിച്ചിരിക്കുന്നു. അവർ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ വചനത്തെ അറിഞ്ഞിരിക്കുന്നു. വചനം യാഥാർത്ഥ്യമായി തീർന്നപ്പോൾ അവർ അത് കണ്ടിരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് അത് നോക്കുക. ആദ്യത്തെ ഈ സന്ദേശത്തെ അവർ കണ്ടിട്ട് എല്ലാവരും അതിനെ കളിയാക്കിയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഓ ദൈവത്തിന് സ്തോത്രം, ഓ എനിക്കിതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ വന്ന അതേ വഴിയിൽ തന്നെ അവർ പോവുകയും ചെയ്തു. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്, കൊള്ളാം, എനിക്കറിയില്ല, നിങ്ങൾ എവിടെ ചേരും? ഞാൻ ഇതുമായിട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ രീതിയിലാകും. ഞാൻ ഇവിടെ വെച്ച് പുറത്താക്കപ്പെടും. എനിക്കിവിടെ യാതൊന്നും ചെയ്യാനില്ല. സഹോദരന്മാരവിടെ ഇരുന്നു കൊണ്ട് പറയും, ഞാൻ എന്ത് ചെയ്യും? അത് മനസ്സിലായില്ലേ? അവർ അത്രയും നീണ്ട സമയം ഇത് ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്ത വചനമാണ് വെളിപ്പെട്ടത് എന്ന് തിരിച്ചറിയാനായി കാത്തിരിക്കാതെ അവർ പോയി കളയുന്നു. എന്നാൽ വിഷമിക്കേണ്ട, നിഴലുകൾ സമീപിച്ചിരിക്കുന്നു. ഞാൻ തിരികെ പ്രവർത്തന മേഖലയിലെത്തിയപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ അവൻ എനിക്ക് തന്ന സന്ദേശത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞാൻ മൂലക്കല്ലിടുമ്പോൾ അത് കൃത്യമായും ശരിയായിരുന്നു. ഈ ദർശനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ 2 തിമോത്തിയോസിന്റെ 4 വായിക്കുക. അതിപ്പോഴും ആ മൂലക്കല്ലിൽ അവിടെ കിടക്കുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അവർ പത്യോപദേശം പുറക്കാതെ കർണരസമാകുമാരെ സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. അത് വചനപ്രകാരം തന്നെ അതുപോലെ തന്നെ ആയിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? എന്നാൽ ഓർക്കുക, കഴിഞ്ഞ രാത്രിയിൽ ഞാനതിന്റെ ബാക്കി ഭാഗങ്ങൾ വായിച്ചിരുന്നില്ല. ഈ കൂടാരത്തിൽ 30 വർഷത്തോളമായി ഞാൻ പ്രസംഗിക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഇതിനപ്പുറത്തേക്ക് ഒരിക്കലും ഒരൊറ്റവട്ടവും പോയിരുന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഒരു ദിവസം യേശു ചുരുൾ വാങ്ങിയിട്ട് അത് വായിക്കാൻ തുടങ്ങി. അതിന്റെ പകുതി പ്രവചനം വരെ വായിച്ചിട്ട് നിർത്തുകയും ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഫർന്നഹൂമിലായിരുന്നു. അതിന്റെ ശേഷമുള്ളത് എന്തുകൊണ്ട് അവൻ വായിച്ചില്ല? അത് അവന്റെ 2-ാമത്തെ വരവിനെ സംബന്ധിച്ചായിരുന്നു. അവിടെ വെച്ച് ഞാൻ അതറിയാതെ വായിക്കുകയും അത് ഞാൻ എടുത്തു നോക്കുകയും ചെയ്തപ്പോൾ സൌത്ത് കരോളിനയിലെ സദേൺ പൈൻസിൽ വെച്ച് അത് നേരെ എന്റെ മുമ്പിൽ കടന്നു വന്നു. ഞാൻ കാറിലോട്ട് ചാരിക്കൊണ്ട് ആ ദിവസം രാവിലെ സഹോദരൻ ജോസഫ് ബോസിയോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടു. പൗലോസ് പറഞ്ഞു, ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. ചെമ്പപണിക്കാരൻ എനിക്ക് വളരെ ദോഷം ചെയ്തു. ദേമാസ് എന്താണ് വിചാരിച്ചിരുന്നതെന്ന് നോക്കുക. ഞാൻ പൗലോസിനെ സുവിശേഷം പ്രസംഗിച്ചും രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നതും കണ്ടിരുന്നു. എന്നാൽ ഇവിടെ ഇതാ അവൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നു. ദൈവികതയെ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ അവൻ പോകുന്നിടത്തൊക്കെയും എപ്പോഴും ലൂക്കോസ് എന്ന വൈദ്യനെയും കൊണ്ടുപോകുന്നു. ഞാൻ അവനെ ഒരു മനുഷ്യനെ അന്ധനാക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടാനായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ചെമ്പ് പണിക്കാരൻ ഒരു പ്രസംഗയോഗം നടത്തുന്നതിൽ നിന്നും അവനെ ഓടിച്ചു കളഞ്ഞു. മനുഷ്യനെ അന്ധനാക്കാനുള്ള അവന്റെ ശക്തി അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അവസാനം ദൈവിക രോഗശാന്തിയും ശക്തി അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവം അവനെതിരായി തിരിഞ്ഞിരിക്കുന്നു. ദമാസ് ലോകത്തിലേക്ക് പോയി കളഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ദമാസ്, നിങ്ങൾക്ക് അവന്റെ ചരിത്രം അറിയാമോ? അവനൊരു ഉയർന്ന പണമുള്ള കുടുംബത്തിൽ നിന്നുമായിരുന്നു. അവൻ ബാക്കിയുള്ള തിരക്കിനോടൊപ്പം പോകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പൗലോസ്, പാവം പൗലോസിന് എന്തായിരുന്നു ഇത്? ദൈവം എല്ലായ്പ്പോഴും ഒരു ശുശ്രൂഷ അതുപോലെ വരാനിടയാക്കുന്നു. അതിനുശേഷം അതിനെ കിരീടമണിയിക്കുന്നു. അവൻ യേശുവിനെ, അവൻ മരിച്ചവരെ ഉയർത്തുകയും അവൻ ആഗ്രഹിക്കുന്നത് എന്തും അവന് ചെയ്യാമെന്ന ഒരു സ്ഥാനത്തെത്തിക്കുന്നു. എന്നിട്ടൊരു റോമക്കാരനായ പടയാളിയെ കൊണ്ട് അവന്റെ മുഖത്തെ താടിരോമം പറിക്കാനും അവന്റെ മുഖത്ത് തുപ്പുവാനും ഇടയാക്കുന്നു. അവനെ അടിക്കുകയും അവന്റെ മുഖത്ത് തുണി കെട്ടിയിട്ട്, നിനക്കറിയാമോ നീ ഒരു പ്രവാചകനാണെന്ന് അവർ എന്നോട് പറഞ്ഞു. അവരെല്ലാവരും അവരുടെ വടി കൊണ്ട് അവന്റെ തലയിൽ അടിച്ചിട്ട്, ആരാണ് നിന്നെ അടിച്ചതെന്ന് പറയുക എന്ന് ചോദിച്ചു. ആരാണ് അവനെ അടിച്ചതെന്ന് അവൻ അറിഞ്ഞിരുന്നു, തീർച്ചയായും. എന്നാൽ അവന്റെ ശുശ്രൂഷ കിരീടധാരണത്തിനായി തയ്യാറായി കഴിഞ്ഞിരുന്നു. അതെല്ലായ്പ്പോഴും വാസ്തവമായും അത് ക്ഷീണിച്ചു പോയി കഴിയുന്ന ഒരവസ്ഥയിലെത്തുന്നു. ഒരു സ്ഥാനം വരെ അത് കാണപ്പെടും. അപ്പോഴാണ് ദൈവം അത് കിരീടധാരണം ചെയ്യുന്നത്. ഓ കർത്താവെ, അത് സംഭവിക്കട്ടെ. കർത്താവെ, അത് സംഭവിക്കട്ടെ. നമ്മുടെ തലകളെ വണങ്ങാം.
And purchase my salvation on Calvary Street.
നമ്മുടെ കൈകളെ അവങ്കിലേക്ക് ഇപ്പോൾ ഉയർത്താം.
Now be in the spirit. See, I love him.
ഇപ്പോൾ ആത്മാവിലായിക്കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു.
And our little dismissing song, we're singing the first verse, we're going to shake hands with one another. The second verse, we're going to sing it to God. All right? And then we'll be dismissed. Now let's see.
Take the name of Jesus with you, child of sorrow and of woe. It will joy and comfort give. Everywhere you go, precious name, oh how sweet, oh water and joy of heaven, precious name, oh how sweet, oh water.
Now, remember this now. I'm going to ask the little brother here that I had in the room a few minutes ago, a precious little brother, a missionary to the assemblies in the wilderness up here. I forget what his name is. I'm going to ask him to dismiss in prayer as soon as we sing this next verse. Take the name of Jesus with you as a shield from every snare. And when temptations around you gather, just breathe that holy name in prayer. Watch the devils leave then, see? Now remember, take the name of Jesus with you as a shield from every snare. And when temptations around you gather, just stop and breathe that holy name in prayer. Watch what takes place. All right, all together now.
Take the name of Jesus with you as a shield from every snare. Oh, when temptations around you gather,
what do you do now?
Just breathe that holy name in prayer, precious name,
oh
how sweet, oh Father, and joy of heaven.
tabernacle here. This mother keeps laughing and pointing to the baby. This baby was embracing. They're just running all around here playing sweet today. Isn't that nice?
Yeah. 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 Yeah.
Now watch it. Jump down and show them how you can run around, see?
Oh, precious name. Remember communion tonight now. How sweet.
Oh, Father, joy of heaven. Precious name.
The services tonight now, and it's communion night, and you all remember that you're Christians. We invite you to come and take communion with us. We're expecting a great time. Our precious pastor here, Brother Neville, and how many love Brother Neville? Say amen. Listen, brother, listen to me as one of the pastors here at the tabernacle. Stick with Brother Neville. Stay with him. See, he's a servant of Christ. Stay with him. The Bible says, let us assemble ourselves together, and that much more as you see this evil day approaching. By the time this service has come, let's move right in and stay right by our pastor's side. And be right with